സ്നേഹിതരെ, നിങ്ങൾക്ക് പ്രഭാത വന്ദനം. ഇതൊരു നല്ല പ്രഭാതവും ഇവിടെ ആയിരിക്കുന്നത് ഒരു നല്ല കാര്യവുമാകുന്നു. വീണ്ടും ഈ സഭയോടൊപ്പം ഒരുമിച്ചായിരിക്കുന്നതിൽ, ഇന്ന് രാവിലെ ജീവിച്ചിരിക്കുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. ഇതുപോലൊരു ചെറിയ സമയത്ത് വളരെയധികം കാര്യങ്ങൾ സംഭവിക്കാനിടയുണ്ട്. ഏത് സമയത്താണ് ആ വലിയ കച്ചേരിയിൽ നിന്നുകൊണ്ട് ഉത്തരം നൽകേണ്ടതെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് ഏത് സമയത്ത് നാം തയ്യാറാകാൻ ആഗ്രഹിക്കുന്നു. അതിനാൽ നമുക്ക് സമാധാനമുണ്ടായിരിക്കും. ഞായറാഴ്ച രാത്രിയിൽ ഇവിടെയുള്ള ജനങ്ങളോട് സംസാരിക്കാൻ കഴിഞ്ഞതിൽ തീർച്ചയായും ഞാൻ നന്ദിയുള്ളവനാകുന്നു. ഞായറാഴ്ച രാത്രിയിൽ ഞാൻ പ്രസംഗിച്ചിരുന്നു. സഹോദരൻ റോബർട്സിനും ബാക്കിയുള്ള എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. ഞായറാഴ്ച രാത്രിയിൽ നമുക്കെല്ലാമുണ്ട് എന്ന സന്ദേശത്തെ അവർ അഭിനന്ദിച്ചതായി വിളിച്ചു പറഞ്ഞിരുന്നു. ഇന്ന് ഞാൻ പ്രസംഗിക്കാൻ പോകുന്നില്ല എന്ന് വിചാരിച്ചുകൊണ്ട് പലപ്പോഴും ഇവിടേക്ക് വന്ന് സഹോദരൻ നെവിലിനെ നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ തൊണ്ട ഒരു ഉച്ചത്തിൽ മൂളുന്ന തേനീച്ചയെ പോലെ കണ്ടിട്ട് ഞാൻ ഓർക്കും. പാവം സഹോദരൻ, അദ്ദേഹം ഇന്ന് രാത്രിയിൽ എന്നെ വിളിക്കുകയാണെങ്കിൽ ഞാൻ തീർച്ചയായും ചെന്ന് അദ്ദേഹത്തെ സഹായിക്കുകയും എനിക്ക് കഴിയാവുന്നതെല്ലാം ചെയ്യുകയും ചെയ്യും. കാരണം നിങ്ങൾ അന്ന് രാവിലെ സമയം കഠിനമായി പ്രസംഗിച്ചിട്ട് ക്ഷീണിച്ച് തൊണ്ടയടയുമ്പോൾ അതെന്താകുന്നുവെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിനാൽ ഞാൻ അദ്ദേഹത്തിനു വേണ്ടി ഞായറാഴ്ച രാത്രിയിൽ പ്രസംഗിച്ചിരുന്നു. അതിന് വളരെ നന്ദിയുണ്ട്. പ്രാർത്ഥനയ്ക്കായി വളരെ അപേക്ഷകളുണ്ടെന്ന് അവർ പറഞ്ഞു. അതിനാൽ ആദ്യമായിട്ട് നമുക്ക് അവരെയും ഈ അപേക്ഷകളെ ഓർക്കാം. നമ്മുടെ തലകളെ ഇപ്പോൾ വണങ്ങാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിനക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ അപേക്ഷകളെ വിശുദ്ധന്മാരുടെ സഭയിൽ അറിയിക്ക എന്ന് എഴുതിയിരിക്കുന്ന പ്രകാരം ഞങ്ങൾ അങ്ങയുടെ സഭയിലേക്ക് വരുന്നു. ഇന്ന് രാവിലെ ഞങ്ങളുടെ പക്കൽ ധാരാളം അപേക്ഷകൾ ഉണ്ടായിരിക്കുന്നു. അതത്രയും അധികമായിട്ട് നിന്റെ ശ്രദ്ധയെ അതിലേക്ക് എങ്ങനെ തിരിക്കണമെന്ന് ഞങ്ങൾക്കറിയില്ല. അതിനാൽ നീയെല്ലാം അറിയുന്നുവല്ലോ. അപേക്ഷകളെ അറിയിക്കാത്തവരായും വളരെ പേർ ഇവിടെ ഉണ്ടായിരിക്കുന്നു. നീ അവരെയും അറിയുന്നുവല്ലോ. അതുകൊണ്ട് ഞങ്ങൾ സമ്പൂർണ്ണ ഹൃദയത്തോടെ സഹോദരൻ ഷെഫേർഡിനു വേണ്ടിയും സഹോദരി ഷെഫേർഡിന്റെ കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവ് കടന്നു വന്നിട്ട് ആ കുട്ടിക്ക് തളർവാദമില്ല, അവൾ സുഖപ്പെടുമെന്ന് പറഞ്ഞു. ഞങ്ങൾ നിന്നിൽ നിന്നും കേൾക്കുമ്പോൾ എന്തൊരു സന്തുഷ്ടിയാണ് ഞങ്ങൾക്കുള്ളത്. ഇന്ന് രാവിലെ സമയം രോഗികൾക്കായുള്ള അപേക്ഷകളെയും സ്വന്തപ്പെട്ടവരുടെ മരണത്തിൽ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബങ്ങളെയും അതുപോലെയുള്ള എല്ലാ അപേക്ഷകൾക്കും നീ ഉത്തരമരലണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവേ, നീ അവരെ ഓരോരുത്തരെയും ഓർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞാൻ എന്റെ പ്രാർത്ഥനയും ഇവിടെ കൂടിയിരിക്കുന്ന ഈ ജനങ്ങളുടെ പ്രാർത്ഥനയും കൂടി ഒരുമിച്ച് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിന്റെ പക്കലേക്ക് അയക്കുന്നു. പിതാവേ, ഞങ്ങളെ കേൾക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. നിങ്ങൾ എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്കായിട്ട് ഞാൻ നിങ്ങൾ ഓരോരുത്തർക്കും നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ വേട്ടയിലായിരുന്നപ്പോൾ സംഭവിച്ച വിസ്ഫോടനത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാമല്ലോ. സാത്താൻ എന്നെ കൊല്ലുവാൻ ശ്രമിച്ചു, അവനത് കഴിയുകയില്ല. കാരണം ദൈവം ഇതുവരെയും എന്നെ വിട്ടുകളഞ്ഞിട്ടില്ല. അവന്റെ ജോലി തീരുന്നതുവരെ അവനത് കഴിയില്ല. ദൈവത്തിന്റെ ജോലി തീർന്നു കഴിയുമ്പോൾ ഞാൻ തയ്യാറായിരിക്കും. എന്റെ നല്ല സുഹൃത്തായ സഹോദരൻ വുഡ് അവിടെ ഉണ്ടായിരുന്നു. ഇത് ദൈവത്തിന്റെ കരുണ മാത്രമാകുന്നു, അല്ലാത്ത പക്ഷം അദ്ദേഹത്തെ അവിടെയും എന്നെ ഇവിടെയും കണ്ടുകിട്ടല്ലായിരുന്നു. അത് 5-6 ടണ്ണോളം വലിയ വിസ്ഫോടനമായിരുന്നിട്ട് അതെന്റെ മുഖത്തിന് വളരെ അടുത്തായിരുന്നു. സ്വല്പം പോലും എന്നെ അത് മുറിവേൽപ്പിച്ചിരുന്നില്ല. സ്വല്പം മാത്രം ചെറിയൊരു പോറൽ എന്റെ മുഖത്ത് ഏൽപ്പിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ അതെല്ലാം പോയിരിക്കുന്നു. ഒരു ചെറിയ ഭാഗം മാത്രം അവിടെ അവശേഷിക്കുന്നു. അതുകൊണ്ട് ഞാൻ സഹോദരി ഡോച്ചിനോടും സഹോദരനോടും സഹോദരൻ ബ്രൌണിനോടും മറ്റുള്ളവരോടും നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. അവർ ടെലിഫോണിൽ കൂടി സംസാരിച്ചിട്ട് ഒരു സ്ഥലത്ത് ഒരുമിച്ചുകൂടി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത് നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും പ്രവർത്തിക്കുന്നു. നിങ്ങൾക്കറിയാമോ, നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നിങ്ങൾക്കൊരാവശ്യമുണ്ടാകുമ്പോൾ മറ്റുള്ളവർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ അതൊരു വലിയ കാര്യം അർത്ഥമാക്കുന്നു. നിങ്ങളിൽ പലരും അത് പറഞ്ഞിട്ടില്ല എന്ന് എനിക്കറിയാം. എന്നാൽ അതേ കാര്യം തന്നെ അത് ചെയ്തിരിക്കുന്നു. അത് നമുക്ക് വളരെയധികം വലിയ അർത്ഥമുണ്ടാക്കുന്നു. ആ കാരണത്താൽ അതെന്നെ മുറിവേൽപ്പിച്ചിട്ടില്ല. ദൈവം എന്നെ സുരക്ഷിതനായി വെച്ചു. അതിനായി ഞാൻ വളരെ നന്ദിയുള്ളവനാകുന്നു. കുഞ്ഞുങ്ങളുടെ സമർപ്പണ ശുശ്രൂഷയ്ക്ക് മുമ്പായി ചില പ്രഖ്യാപനങ്ങളുണ്ട് എന്ന് ഞാൻ അറിയുന്നു. ഇന്ന് രാത്രിയിൽ ഈ കൂടാരത്തിൽ യോഗമുണ്ട്. ഇപ്പോൾ ഈ കൂടാരത്തിൽ യോഗത്തിനായി സന്നിഹിതരായിട്ടുള്ളവർ അതിൽ പങ്കെടുക്കുക. നമ്മെ സന്ദർശിക്കുന്ന സഹോദരനായ സഹോദരൻ റൂഡലിനു വേണ്ടി ഇന്ന് രാത്രിയിൽ ഞാൻ സംസാരിക്കുന്നതാണ്. അതിനുശേഷം തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ സഹോദരൻ ജൂനിയർ ജാക്സനോടൊപ്പം വേറൊരു രാത്രിയിൽ പോകാൻ ആഗ്രഹിക്കുന്നു. അതിനുശേഷം സെലസ്ബർഗിലുള്ള സഹോദരന് നാം ഒരു രാത്രി യോഗം കൊടുക്കുന്നതിനായി കടപ്പെട്ടിരിക്കുന്നു. അതിനാൽ അദ്ദേഹത്തെ നാം പോയി കാണുന്നതാണ്. കഴിയുമെങ്കിൽ യു ടി കെയിലെ സഹോദരനു വേണ്ടിയും ഈ രാത്രികളിൽ നാം ശ്രമിക്കുന്നതാണ്. ഈ ആഴ്ചയിൽ ഞാൻ പൂർണ്ണ സുവിശേഷ വാണിജ്യക്കാരുടെ പ്രാദേശിക കൺവെൻഷനു വെണ്ടി വിസ്കോൺസിലെ ഗ്രീൻ ബേയിലേക്ക് പോകുന്നതാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അടുത്ത ഞായറാഴ്ച കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പോയിരുന്നതായ അവിടെയുള്ള ഹൈസ്കൂളിൽ പോയിരിക്കും. ആ സ്കൂളിന്റെ ഓഡിറ്റോറിയത്തിന്റെ പേര് ഞാൻ മറന്നുപോയിരിക്കുന്നു. എന്താകുന്നു അത്? മാതർ എന്നാണോ? സ്റ്റീഫൻ മാതർ. അതെ, ശരി, അത് ഈ ഹൈസ്കൂളിന്റെ ഓഡിറ്റോറിയം ആകുന്നു. അതിനുശേഷം തിങ്കളാഴ്ച ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഷിക്കാഗോയിലെ ശുശ്രൂഷകരുടെ സംഘവുമായി കൂടിയാലോചന നടത്തിയിരുന്ന സ്ഥലത്ത് ഒരു കൺവെൻഷനു വേണ്ടി പോകുന്നതാണ്. അവിടെ സഹോദരൻ ജോസഫ് ബോസേക്ക് കൊടുക്കുന്ന ഒരു വിടവാങ്ങലിന്റെ ശുശ്രൂഷയിൽ പങ്കെടുക്കും. അദ്ദേഹം ടാൻജാനിക്കയിലേക്ക് പോകുന്നു എന്ന് വിചാരിക്കുന്നു. അത് ടാൻജാനിക്ക എന്നാണ് ഉച്ചരിക്കപ്പെടുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. കൂടാതെ കെനിയയിലും ഡർബാനിലും കൂടി എന്റെ സൌത്ത് ആഫ്രിക്കയിൽ വരുവാനിരിക്കുന്ന ശരത്കാല യോഗങ്ങളുടെ ഒരുക്കങ്ങൾ നടത്തുന്നതിനായി പോവുകയാണ്. ഈ യോഗങ്ങളിൽ ഞങ്ങളെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കപ്പെടുന്നതിനായി ഞാൻ അപേക്ഷിക്കുന്നു. അതിനുശേഷം ഞങ്ങൾ തിരികെ വന്നിട്ട് നോർത്ത് കരോളിനയിലേക്കും അവിടെ നിന്നും സൌത്ത് കരോളിനയിലേക്കും അവിടെ നിന്ന് കോ പാലസിലേക്കും റോസ് എഞ്ചിലിയമിലേക്കും സൌത്ത് ഗേറ്റിലേക്കും പോകുന്നതിന് മുമ്പ് ഈ കൂടാരത്തിലേക്ക് വരുന്നതിനായി ഒരു ദിവസം കിട്ടുമോ ഇല്ലയോ എന്നെനിക്കറിയില്ല. അവിടെ വച്ച് ഞാൻ വെടിയുണ്ട വിസ്ഫോടനം ചെയ്യപ്പെട്ട ഈ തോക്ക് നിർമ്മിച്ച ശ്രീമാൻ വധബൈനെ കാണുവാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം നിർമ്മിച്ച ഈ തോക്കിന്റെ തലഭാഗം കൂടുതൽ പിന്നിലേക്കായിട്ട് വെടിയുണ്ട മുമ്പോട്ട് പോകുന്നതിന് പകരം പിന്നിലേക്ക് തള്ളപ്പെട്ടു. അതൊരു പഴയ തോക്കായിരുന്നു. ഞാനത് അദ്ദേഹത്തിന് അയച്ചു കൊടുത്തിരുന്നു. അദ്ദേഹം അത് തുളച്ചിട്ട് ഒരു വ്യത്യസ്ത രീതിയിലുള്ള തോക്കായിട്ട് അതിനെ ഉണ്ടാക്കിയിരുന്നു. ഞാൻ വെടിയുണ്ട അതിലേക്കിട്ടിട്ട് വെടിവെക്കുന്നതിനായി തോക്കുയർത്തുകയും അതെനിക്ക് ചുറ്റുമായി 50 വാരയിൽ പൊട്ടിത്തെറിക്കുകയും എന്റെ കയ്യിൽ തന്നെ അത് ഉരുകി പോവുകയും ചെയ്തു. 50 വാര ദൂരത്തായി അതിന്റെ കുഴൽ പോകുകയും അതിന്റെ ബോൾട്ടുകൾ എനിക്ക് പിന്നിലായി 30-40 വാര പിന്നിലുള്ള മാനിന്റെ കൂട്ടിലെത്തുകയും അതിന്റെ മൂർച്ചയേറിയ തുണ്ടങ്ങൾ മരത്തിലിടിച്ചിട്ട് അതിന്റെ തൊലി തെറിപ്പിക്കുകയും ചെയ്തു. ഇപ്രകാരം സംഭവിച്ചത് എന്റെ കണ്ണിന് വളരെ അടുത്തായിട്ട് ഏകദേശം 1 ഇഞ്ച് മാത്രം ദൂരത്തായിരുന്നു. 6,900 പൗണ്ടോളം സമ്മർദ്ദം ആ തോക്ക് സ്വയം തന്നെ പൊട്ടിക്കാതെ വഹിക്കുന്നതാണ്. എങ്കിലത് പൊട്ടിക്കുമ്പോൾ എത്രമാത്രമായിരിക്കുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയുമല്ലോ. ഓർക്കുക, അത് പൊട്ടിത്തെറിച്ചിരുന്നുവെങ്കിൽ അതിന്റെ തലയും തോളും എല്ലാം തകർക്കുമായിരുന്നു. എന്നാൽ കർത്താവ് അവിടെ നിന്നിരുന്നു. അതിനെ വേദനിപ്പിച്ചതുപോലുമില്ല. അതിന്റെ മുഖത്ത് ചെറിയൊരു പോറൽ മാത്രം ഏൽപ്പിക്കുകയും അതിന്റെ ചെറിയ മൂർച്ചയേറിയ ഒരു ഭാഗം എന്റെ കണ്ണിന്റെ ഒരു വശത്തായി താഴെ കടക്കുകയും അതിന്റെ കാഴ്ചയ്ക്ക് ചുറ്റുമായി ഒരു വലയമുണ്ടാക്കുകയും ചെയ്തു. അതിനാൽ ഈ കൂർത്ത മുന എന്റെ കാഴ്ചയെ തൊട്ടിരുന്നില്ല. ഒരു വലിയ തുണ്ടം എന്റെ തലയിൽ കൊണ്ടു കയറിയിട്ട് അതിന്റെ കണ്ണുകളെ തൊട്ടിരുന്നില്ല. അധിക നാളുകളായിട്ടില്ല. നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും, അവൻ എന്നോട് ഒരു മുറിയിൽ വെച്ച് പറഞ്ഞു, ഭയപ്പെടേണ്ട, യേശു ക്രിസ്തുവിന്റെ ഒരിക്കലും പരാജയപ്പെടാത്ത സാന്നിധ്യം എന്നേക്കും നിന്നോടൊപ്പമുണ്ട്. അതുകൊണ്ട് ഇത് അവനാകുന്നു. അങ്ങനെ അത് തെളിയിക്കപ്പെടുന്നു. ലൂയിവില്ലയിലെ ഒരു ഡോക്ടർ എന്റെ കണ്ണുകളെ പരിശോധിച്ചിട്ട് നമ്മുടെ സുഹൃത്തായ ഡോക്ടർ സാം അടയാറിന് എഴുതിയിട്ട് പറഞ്ഞു, എനിക്ക് പറയാൻ കഴിയുന്ന ഏക കാര്യം എന്താണെന്നാൽ ആ ദിവസം രാവിലെ നമ്മുടെ കർത്താവ് തന്റെ ദാസനെ സംരക്ഷിക്കുന്നതിനായി അവിടെ സന്നിഹിതനായിരുന്നു. അല്ലാത്ത പക്ഷം തലയും തോളും പോലും അവശേഷിക്കയില്ലായിരുന്നു. അതുകൊണ്ട് അവന് വാസ്തവമായും എന്നോട് നന്മയുള്ളവനായിരിക്കുകയും ഞാനത് വിലമതിക്കുകയും ചെയ്യുന്നു. അതെന്നെ കുറച്ചുകൂടി അവനോട് അടുപ്പിക്കുകയും അതെല്ലായ്പ്പോഴും സ്വല്പം വ്യത്യസ്തമായിരിക്കുകയും ആകുന്നു. അതിന്റെ 2 അല്ലെങ്കിൽ 3 ദിവസത്തിന് ശേഷം ഞാൻ നേരത്തെ ഉറപ്പിച്ചിരുന്ന കാനഡയിലെ യോഗത്തിന് പോവുകയായിരുന്നു. ഈ യോഗം ഉറപ്പിച്ചിരുന്ന മനുഷ്യൻ ഈ കാര്യങ്ങൾ യാതൊന്നും അറിയാതെ തന്നെ എന്നെ വിളിച്ചിട്ട് യോഗം മാറ്റിവെച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞു. അതിപ്രകാരം സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ ഞാൻ അവിടേക്കുള്ള വഴിയാത്രയിലാകുമായിരുന്നു. അദ്ദേഹം അതിനുശേഷം എന്നെ തിരികെ വിളിച്ചിട്ട് ഈ കാനഡയിലെ യോഗം ജൂലൈ അവസാനത്തെ ആഴ്ചയിൽ എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം കർത്താവ് അനുവദിക്കുന്ന പക്ഷം ഞാൻ ഡൌസൺ ക്രീക്കിലേക്കും പിന്നെ ആങ്കറേജ് അലാസ്കയിലേക്കും പോകുന്നതാണ്. ഈ യോഗങ്ങളിൽ ഒന്നിലേക്ക് പോലും പോകുന്നതിനുള്ള എന്തെങ്കിലും ഒരു പ്രേരണ എനിക്കില്ല. എന്നാൽ ചൂടുകാലം മുഴുവൻ അവിടെ ഇരിക്കുന്നതും ഇവിടെ ചുറ്റുപാടുമായി നടക്കുന്നതും എല്ലായിടത്തും ജനങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുന്നതും എനിക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല. അതെവിടെയായിരുന്നാലും അതെന്തായിരുന്നാലും കാര്യമല്ല, എനിക്ക് വിത്ത് വിതയ്ക്കേണ്ടിയിരിക്കുന്നു. അത് വളർന്നു വരുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ആകാശത്തിലെ പറവകൾ അത് തിന്നുകളഞ്ഞാലും അതെനിക്കൊരു കാര്യമല്ല. എനിക്ക് വിത്ത് വിതയ്ക്കേണ്ടിയിരിക്കുന്നു. കാരണം അവൻ എനിക്ക് വിതയ്ക്കുന്നതിനായി എന്തെങ്കിലും തരുന്നു. അതുകൊണ്ട് എങ്ങനെയൊക്കെ ആയാലും ഞാൻ വിത്ത് വിതയ്ക്കാൻ പോവുകയാണ്. നമുക്കിപ്പോൾ മറ്റൊരു കാര്യത്തിനായുള്ള സമയം ഇവിടെയുണ്ട്. വളരെ പേർ കുഞ്ഞുങ്ങളെ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് മാമോദീസ എന്ന് വിളിക്കപ്പെടുന്ന കാര്യം നടത്താറുണ്ട്. കൊള്ളാം, അത് ശരി തന്നെ. നിങ്ങളത് ചെയ്യുന്നെങ്കിൽ അത് നിങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. കാരണം യഥാർത്ഥമായിട്ട് ഈ കുഞ്ഞുങ്ങളെ അവർ സ്നാനപ്പെടുത്തുന്നില്ല, അവർ വെള്ളം അവരുടെ മേൽ തളിക്കുക മാത്രമാണ് ചെയ്യുന്നത്. എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ബൈബിൾ എന്താണോ പറയുന്നത് അത് ചെയ്തുകൊണ്ട് നിൽക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. ആ കാരണത്താൽ വചനം പറയുന്നത് മാത്രമാണ് ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതെന്തു തന്നെ പറഞ്ഞിരുന്നാലും അത് തന്നെയാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ബൈബിളിലെങ്ങും ഞാൻ ഈ കാര്യങ്ങളെ കാണുന്നില്ല. പഴയ നിയമത്തിൽ അവർ കുഞ്ഞുങ്ങളെ ശാരീരികമായ പരിച്ഛേദനയ്ക്കായി ആൺകുഞ്ഞുങ്ങളെ കൊണ്ടുവരികയും പിന്നെ ആ കുട്ടിയുടെ മാതാവ് തന്റെ ശുദ്ധീകരണത്തിന്റെ അർപ്പണത്തിനായി 2 പ്രാവുകളെയും അല്ലെങ്കിൽ ഒരു കുഞ്ഞാടിനെയും കൊണ്ടുവരുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ ഈ മഹത്തായ ശുശ്രൂഷയുടെ ഓർമ്മയ്ക്കായി എനിക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്ന ഒരേ ഒരു സ്ഥാനമെന്ന് പറയുന്നത് സമർപ്പണമാകുന്നു. അവർ കുഞ്ഞുങ്ങളെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു, അവനവരെ തന്റെ കരങ്ങളിലെടുത്ത് അവനെ അനുഗ്രഹിച്ചു. അതാണ് മാതാപിതാക്കൾ കർത്താവിന്റെ നാളുകളിൽ ചെയ്തിരുന്നത്. അവന്റെ ജീവിതം നാം എന്ത് ചെയ്തിരിക്കണമെന്നുള്ളതിന്റെ ഒരു മാതൃകയാകുന്നു. ഈ കാര്യങ്ങളെ അവനൊരു മാതൃകയായി ചെയ്തിരുന്നു. ഇപ്പോൾ നാം ഈ കുഞ്ഞുങ്ങളെ അവരുടെ മാതാപിതാക്കന്മാർ നമ്മുടെ അടുക്കൽ കൊണ്ടുവരുമ്പോൾ നാം അവരെ കരങ്ങളിലെടുത്ത് ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾക്കായി അപേക്ഷിക്കുകയും ഈ കുഞ്ഞുങ്ങളെ മാതാപിതാക്കന്മാർ ദൈവത്തിന് സമ്മാനിക്കുമ്പോൾ ഒരു സമർപ്പണത്തിനായുള്ള പ്രാർത്ഥന അർപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവർ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുന്ന പ്രായം എത്തുന്നതുവരെ അവരെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സമർപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഇപ്പോൾ അവൻ കൽപ്പിച്ചിരിക്കുന്ന പ്രകാരം വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും സകലവും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ചെയ്യുക. അതുകൊണ്ട് അതാണ് നാം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ സഹോദരി അവരെ കൊണ്ടുവരിക എന്ന പാട്ട് മെല്ലെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ, ഇതുവരെയും കുഞ്ഞുങ്ങളെ കർത്താവിനായി സമർപ്പിച്ചിട്ടില്ലാത്ത മാതാപിതാക്കന്മാർ അവരുടെ കുഞ്ഞുങ്ങളുമായി കടന്നു വരിക. അപ്പോൾ സഭ മെല്ലെ ഈ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നതാണ്. ഞാൻ ഈ കൊച്ചുകുട്ടികളെ വളരെ ഇഷ്ടപ്പെടുന്നു. അവരെക്കുറിച്ച് അത്രമാത്രം മാധുര്യമേറിയത എന്തോ ഒരു കാര്യം തന്നെയുണ്ട്.
God, I pray that you'll make him
ഹോ, ഞാൻ ഈ കുട്ടികളെ വളരെ ഇഷ്ടപ്പെടുന്നു. അവരിൽ ഓരോരുത്തരും ഈ ലോകത്തിലെ ഏറ്റവും സുന്ദരമായ കുഞ്ഞുങ്ങളാണ്. ഞാൻ ജോസഫിനെ വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ ആത്മാർത്ഥതയോട് പറയുകയാണെങ്കിൽ അവൻ ഞാൻ കണ്ടിട്ടുള്ളതിലും വെച്ച് ഏറ്റവും വികൃതമായവനായിരുന്നു. അവന്റെ അമ്മയും ഞാനും അവനൊരു പാവയാണെന്ന് വിചാരിച്ചു. എന്നാൽ അത് ഇപ്രകാരമാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. നാം അത് ചിന്തിക്കുക മാത്രം ചെയ്യുന്നു. ഇന്ന് രാവിലെ സമയം ഇവിടെയുള്ള ചില അംഗങ്ങൾ ഇപ്പോൾ എന്റെ കണ്ണിൽ കണ്ടകാരിയുള്ളതിനാൽ കാഴ്ച വളരെയധികം അവ്യക്തമായിരിക്കുന്നു. സഹോദരൻ നാഷിനെ കുറിച്ച് ചോദിച്ചിരുന്നു. അദ്ദേഹം സുഖപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ ആശിക്കുന്നു. അവരിവിടെ സന്നിഹിതരാണോ? ഹോ, കൊള്ളാം, അദ്ദേഹം ഇവിടെയുണ്ട്. കർത്താവിന് സ്തുതിയായിരിക്കട്ടെ. സഹോദരൻ നാഷ്, അത് നന്നായിരിക്കുന്നു. സഹോദരി എഡ്വേർഡ്സും ഇവിടെയുണ്ടോ? കൂടാതെ രോഗിയായ പെൺകുട്ടിയോടൊപ്പം സഹോദരി ഷെപ്പേർഡ് ഇവിടെയുണ്ടോ? അവളിപ്പോൾ സുഖമായിരിക്കുന്നു. ഓ, അത് കൊള്ളാം. എനിക്കതിന്റെ വാർത്ത കിട്ടിയിരുന്നു. എന്നാൽ നഗരത്തിന് പുറത്തുനിന്ന് ജനങ്ങൾ കൂടിക്കാഴ്ചയ്ക്കായി ഉണ്ടായിരുന്നതിനാൽ എനിക്ക് 5 മിനിറ്റ് നേരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ മുറിയിലേക്ക് ഓടിച്ചെന്ന് പ്രാർത്ഥിച്ചു. അവർ പറഞ്ഞു, ഈ കുട്ടിക്ക് തളർവാദം പിടിപെടാൻ തുടങ്ങിയിട്ട് കൈയും കാലും മരവിക്കാൻ തുടങ്ങിയിരുന്നു. ഞാൻ പ്രാർത്ഥിക്കാനായി ഓടിച്ചെന്നിട്ട് പറഞ്ഞു, പള്ളി വിരിഞ്ഞതിനു ശേഷം ഞാൻ വരുന്നതാണ്. ഞാൻ ലോയയോട് പറഞ്ഞു, അവളെ വിളിച്ചിട്ട് പറയുക ഞാൻ പള്ളി കഴിഞ്ഞാൽ ഉടനെ തന്നെ എത്തുന്നതാണ്. അവരെന്നെ വിളിക്കുവാൻ ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ ഞാൻ ചെന്ന് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഇത് തളർവാദമല്ല, അവൾ സുഖപ്പെട്ടിരിക്കും. ഞാൻ തിരികെ വന്നു. എല്ലാവരും സഭയിൽ പ്രാർത്ഥിച്ചിരുന്നു. അത് അതിനെ ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. അതെ മഹിളെ, കർത്താവിന് സ്തുതിയായിരിക്കട്ടെ. പ്രാർത്ഥന കാര്യങ്ങളെ മാറ്റുന്നു. ഇന്ന് രാവിലെ അവൻ ഇവിടെ ആയിരിക്കുന്നില്ലേ? അവൻ നിന്റെ മരുമകനാണോ? കഴിഞ്ഞ ഞായറാഴ്ച ഞാനിവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഒരു ചെറുപ്പക്കാരനായ വ്യക്തി ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ ആ വ്യക്തിയെ നോക്കിക്കൊണ്ട് തന്നെയിരുന്നു. എനിക്ക് ഈ മനുഷ്യനെ അറിയാം എന്ന് ഞാൻ വിചാരിച്ചു. അത് കണ്ടുപിടിച്ചു വന്നപ്പോൾ അതെന്റെ കൂടെ സ്കൂളിൽ പഠിച്ചിരുന്ന ജിംബോളിന്റെ മകനായിരുന്നു. ഞങ്ങൾ ചെറുപ്പം മുതലേ ഒരുമിച്ച് വളർന്നിരുന്നു. ആ സമയത്ത് കൈത്തോക്കിന്റെ അപകടമുണ്ടായത് ഇവൻ മൂലമായിരുന്നു. അതിനുശേഷം ഒന്ന് സ്വയമായിട്ടും എന്റെ ഒരു സ്നേഹിതനാലുമായിരുന്നു. ഈ കുട്ടിയെ ക്രിസ്തുവിലേക്ക് നയിക്കാൻ കഴിയുമെന്ന് ഞാൻ ആശിക്കുന്നു. അവന്റെ പിതാവിന് വേണ്ടി ഞാൻ വളരെ കഠിനമായി ശ്രമിച്ചിരുന്നു. ഇനി ഞാൻ ശ്രമിച്ചിട്ട് അവനെ ക്രിസ്തുവിൽ കൊണ്ടുവരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ചെറുപ്പക്കാരനെ ക്രിസ്തുവിലേക്ക് നയിക്കാൻ കഴിയുമെന്ന് ഞാൻ ആശിക്കുന്നു. ഞാൻ അവനെ നോക്കിയപ്പോൾ അവന്റെ ആത്മാവിൽ ഒരു നല്ല ചലനമുള്ളതായി എനിക്ക് അനുഭവപ്പെട്ടു. ഈ ചലനം എന്ന് ഞാൻ വിളിക്കുന്നതിനെ ഒരു പ്രസ്താവനയായിട്ട് മറ്റാവരോടും പറയരുത്. ഈ കുട്ടിയെ ക്രിസ്തുവിലേക്ക് നയിക്കുന്നതിന് അധികമായിട്ട് എന്തെങ്കിലും എടുക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് അവനായി പ്രാർത്ഥിക്കാം. അത് ശരി. സഹോദര, മറ്റാരെങ്കിലും ഇനിയും രോഗികളായിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. എങ്ങനെയായാലും നാം എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ചിലപ്പോൾ നിങ്ങളൊരു അപേക്ഷ അയക്കുമ്പോൾ ഓർക്കുക, അത് കിട്ടിയാൽ ഉടനെ തന്നെ എന്റെ ഭാര്യ ഈ കെട്ടിടത്തിനകത്തായിട്ട് എവിടെയുണ്ട്, അവൾക്കിതറിയാം. അങ്ങനെ ഒരു പ്രാർത്ഥനയ്ക്കായുള്ള അപേക്ഷ കിട്ടിയാൽ ഉടനെ തന്നെ ഞാൻ നേരെ എന്റെ ഗുഹയിലേക്ക് പോയിട്ട് പ്രാർത്ഥിക്കുകയും അതിനെക്കുറിച്ച് എന്തെങ്കിലും എനിക്ക് അനുഭവപ്പെടുന്നത് വരെ അവിടെ ആയിരിക്കുകയും ചെയ്യുന്നു. ഞാനത് വിട്ടുകളയുന്നില്ല. കഴിഞ്ഞ ദിവസം ഡോക്ടർ സാം അടയാർ എന്റെ കണ്ണിൽ നിന്നും ആ കഷണം എടുത്തു കളയാൻ ശ്രമിക്കുകയായിരുന്നു. അത് അദ്ദേഹത്തെ അത്രമാത്രം വേദനിപ്പിച്ചിട്ട് എന്റെ മുഖത്തൊരു തോർത്ത് അദ്ദേഹത്തിന് ഇടേണ്ടതായിട്ട് വന്നിരുന്നു. എന്നിട്ട് പറഞ്ഞു, എന്റെ കൂട്ടുകാരന്റെ രക്തം എനിക്ക് കാണാൻ കഴിയില്ല, ഞാൻ രക്തത്തിൽ കുളിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞു, എനിക്കത് ചെയ്യാൻ കഴിയില്ല, അതിൽ പ്രവർത്തിക്കാൻ തന്നെ കഴിയില്ല. അങ്ങനെ അദ്ദേഹം അത് വലിച്ചെടുത്തിട്ട് അടുത്ത ദിവസം അദ്ദേഹം ആശുപത്രിയിലെത്തി. ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും അദ്ദേഹം ശരിയായെത്തുകയും ചെയ്തു. അതിനടുത്ത ദിവസം അദ്ദേഹത്തിന്റെ ഭാര്യയും കൂടി വന്നിരുന്നു. എന്താണ് അവൾക്ക് കുഴപ്പമെന്ന് അറിഞ്ഞിരുന്നത് പോലുമില്ല. അവൾക്ക് തളർവാദം പിടിപെടുകയാണെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. അങ്ങനെ ഇപ്പോൾ അവൾ സുഖമായി വീട്ടിലായിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ കാര്യാലയത്തിലെ മുറിയിലെത്തുകയും അദ്ദേഹം വാതിലടച്ചിട്ട് പറഞ്ഞു, സഹോദരൻ ബിൽ, ഞാനൊരു കാര്യം നിങ്ങളോട് അപേക്ഷിക്കാൻ പോവുകയാണ്. നിങ്ങൾ എനിക്ക് വേണ്ടിയും ബെറ്റിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുമോ? ഞാൻ പറഞ്ഞു, നമുക്ക് പ്രാർത്ഥിക്കാം. അദ്ദേഹത്തിന് വേണ്ടിയാണ് ആശുപത്രിയുടെ കെട്ടിടം എവിടെ പണിയണമെന്ന് കർത്താവ് എനിക്ക് ദർശനം തന്നിരുന്നത്. നിങ്ങൾ ആ കാര്യം ഓർക്കുന്നുണ്ടാകുമല്ലോ. അതിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ പോയി അദ്ദേഹത്തോട് ചോദിക്കുക. ആർക്ക് വേണമെങ്കിലും കടന്നു വന്ന് ചോദിക്കാം. ഞാനിത് 10,000-ത്തോളം ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട്.
Seymour. And you said through the anointing of the Holy Ghost, they call you Bill. I know the man. I know him very well. And after we left here, his name is
Isaac. അത് ശരിയാണ് ശ്രീമാൻ. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് ഐസക് എന്നാണ്. എന്നാൽ അവർ അദ്ദേഹത്തെ ബിൽ എന്നാണ് വിളിക്കുന്നത്. പരിശുദ്ധാത്മാവ് യാതൊരു പിശകും ചെയ്യുന്നില്ല. ഇത് വീഴ്ച പറ്റാത്ത കാര്യമാണ്. എനിക്ക് 53 വയസ്സായിരിക്കുന്നു. ഏകദേശം 31 വർഷക്കാലമായി ഞാൻ ഈ പ്രസംഗപീഠത്തിൽ നിൽക്കുന്നു. 1000-10000 കാര്യങ്ങളിൽ ഞാൻ അവനെവിടെ പ്രവർത്തിച്ച് കണ്ടിട്ടുണ്ട്. ഇന്നലെ ഞാൻ കെൻഡിക്കിയുടെ തെക്കൻ ഭാഗത്തുള്ള ടെന്നസിയുടെ അതിർത്തി സ്ഥലത്തായിരുന്നു. അവിടെ ഞാൻ സഹോദരൻ ഡോൾട്ടനോടൊപ്പം ഒരു വള്ളത്തിലായിരുന്നു. കർത്താവ് അദ്ദേഹത്തിന്റെ മക്കളെ എല്ലാം അദ്ദേഹത്തിന് തിരികെ കൊടുത്തിരുന്നു. രാവിലെ അദ്ദേഹം ഇവിടെ നിന്ന് പുറപ്പെട്ടു പോയത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകുമല്ലോ. അദ്ദേഹം പറഞ്ഞു, സഹോദരൻ ബ്രഹാം, നിങ്ങൾക്കത് നിർണയിക്കാൻ കഴിയുന്നത് ഒരു കഠിനമായ കാര്യമാണെന്ന് ഞാൻ ഊഹിക്കുന്നു. ഞാൻ പറഞ്ഞു, ഓ സഹോദരൻ ഡോൾട്ടൺ, 1000-10000 വട്ടം 10000-ത്തോളം ഇതുപോലെയുള്ള കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ അതിനെക്കുറിച്ച് ഒരു പുസ്തകം എഴുതുവാൻ ശ്രമിക്കുന്നില്ലേ എന്ന് അദ്ദേഹം ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഓ സഹോദരൻ ഡോൾട്ടൺ, അത് ഈ വള്ളവും മറികടന്ന് വിശ്വവിജ്ഞാന കോശത്തിന്റെ വാല്യങ്ങൾ കർത്താവ് ചെയ്ത് ഞാൻ കണ്ടിരിക്കുന്നതിനാൽ നിറഞ്ഞുപോകും. ഒരൊറ്റ വട്ടം പോലും അവൻ ഒരിക്കലും പരാജയപ്പെട്ടില്ല. ഒറ്റവട്ടം പോലും പരാജയപ്പെടാതെ ഓരോ പ്രാവശ്യവും സമ്പൂർണമായ രീതിയിലായിരുന്നു. എനിക്ക് തെറ്റുപറ്റിയിട്ടില്ലെങ്കിൽ സഹോദരൻ ഷെഫേർഡിന്റെ മകളാണ് ഓറഞ്ച് നിറത്തിലുള്ള വസ്ത്രം ധരിച്ചിരിക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. കഴിഞ്ഞ ദിവസം രാവിലെ ഞാൻ അവൾ വഴിയിൽ കൂടി നടന്നു വരുമ്പോൾ വണ്ടി അവളുടെ അടുക്കലായി നിർത്തിയിട്ട് ഇത് മറ്റേതോ പെൺകുട്ടിയാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ മുമ്പോട്ട് ഓടിച്ചുപോയി. സഹോദരി, അത് ഞാനായിരുന്നു വണ്ടി നിർത്തിയത്. അത് സഹോദരൻ ഷെഫേർഡിന്റെ മകളാണെന്ന് വിചാരിച്ചിട്ട് അവളെ എടുത്തുകൊണ്ടുവരാം, കാരണം അവളുടെ വണ്ടി ഒരുപക്ഷെ കേടായിപ്പോയിരുന്നു കാണുമെന്ന് ഞാൻ വിചാരിച്ചു. ഞങ്ങൾ ബെക്കിയെ കൊണ്ടുവരാൻ പോവുകയായിരുന്നു. അത് മറ്റേതോ പെൺകുട്ടിയായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. എന്നാൽ ഇപ്പോൾ അവരോടൊപ്പം ഇരിക്കുന്നത് ഞാൻ കാണുന്നു, അത് അവൾ തന്നെയായിരുന്നു. അതിനാൽ ഞാനായിരുന്നു വണ്ടി നിർത്തിയിട്ട് വീണ്ടും വണ്ടി വിട്ടുപോയത്. എല്ലാവരും കർത്താവായ യേശുവിനെ സ്നേഹിക്കുന്നുണ്ടോ? ഓ, അത് അത്ഭുതകരമായിരിക്കുന്നു. ഇത് വളരെ സുന്ദരവും മനോഹരവുമായിരിക്കുന്നു. ആമേൻ. സഹോദരൻ ബില്ലാർഡ്, നിങ്ങൾ ഞങ്ങളോടൊപ്പം ആയിരിക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. നിങ്ങൾ കാഴ്ചയ്ക്ക് ആരോഗ്യവാനായിരിക്കുന്നു. എനിക്ക് നിങ്ങളെ നന്നായി കാണാം. ഞങ്ങളുടെ രണ്ടുപേരുടെ മുഖം ഒരുവിധം ചതഞ്ഞതുപോലെ കണ്ടിരുന്നു. എന്റെ മുഖത്ത് അതൊരു കൈനിറയെ തറച്ചു കയറിയതുപോലെ ഉണ്ടായിരുന്നു. ഞാൻ സഹോദരൻ ബില്ലാർഡിനെ അന്ന് രാത്രിയിൽ അദ്ദേഹം ഉറക്കത്തിലായിരിക്കുമ്പോൾ കണ്ടിരുന്നു. ആത്മാർത്ഥതയോടെ പറയുകയാണെങ്കിൽ വളരെ ഭയങ്കരമായി കാണപ്പെട്ടിരുന്നു. എന്നാൽ ഇന്ന് രാവിലെ സമയം നിങ്ങൾ വളരെ നന്നായി കാണപ്പെടുന്നു. അതിനുവേണ്ടി നാം കർത്താവിന് നന്ദിയും സ്തുതിയും പറയുന്നു. ആമേൻ. ദൈവം നമ്മെ ഇപ്പോൾ വരിക എന്ന് വിളിക്കുന്നത് വരെ പിശാചിന് നമ്മെ കൊല്ലാൻ കഴിയുകയില്ല. അപ്പോൾ നാം പോകാൻ ആഗ്രഹിക്കുന്നു. സഹോദരൻ ബില്ലാർഡ്, നാം അങ്ങനെ ആഗ്രഹിക്കുന്നില്ലേ? അത് ശരിയാണ്. അതുവരെയും അവൻ വ്യർത്ഥമായി പ്രവർത്തിക്കുകയാണ്. അത്രമാത്രം, കർത്താവായ യേശു നമ്മുടെ സഹായവും നമ്മുടെ തുണയുമാകുന്നു. ഇപ്പോൾ ഇവിടെ എനിക്ക് ഇന്ന് രാവിലെ സമയം ഏകദേശം 6 മണിക്കൂർ പ്രസംഗിക്കാനുള്ളപ്പോൾ ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. നാം ഈ യോഗത്തെക്കുറിച്ച് പരസ്യം ചെയ്യുകയോ കത്തുകൾ അയക്കുകയോ ചെയ്തിരുന്നില്ല. കാരണം ഞാനിവിടെ ഉണ്ടായിരിക്കില്ലെന്ന് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ സഹോദരൻ നെവിലിനെ സഹായിക്കുന്നതിനും നിങ്ങളെ എല്ലാവരെയും ഒരുവട്ടം കൂടെ കാണുകയും ഒരു ചെറിയ കൂട്ടായ്മയ്ക്കുമായി ഞാൻ കടന്നുവന്ന് എന്ന് മാത്രമാകുന്നു. കഴിഞ്ഞ ഞായറാഴ്ച രാത്രിയിൽ സഹോദരൻ റോയ് റോബർട്സൺ, അദ്ദേഹം ഇവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, അദ്ദേഹം ഇവിടെ ഉണ്ടെന്ന് എനിക്ക് വ്യക്തമായി കണ്ടിട്ട് പറയാൻ കഴിയുന്നില്ല, അദ്ദേഹം എന്നെ വിളിച്ചിട്ട് സന്ദേശത്തെക്കുറിച്ച് സംസാരിച്ചു. മറ്റാരോ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഈ കാര്യങ്ങളെയെല്ലാം കുറിച്ച് നിങ്ങൾ സംസാരിക്കുമ്പോൾ ഞാൻ അത്ഭുതപ്പെടുകയായിരുന്നു എന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? അവൻ അത് ചെയ്തു. അവൻ നമുക്ക് ജീവൻ നൽകി, അതൊന്ന് വാങ്ങിക്കാൻ ശ്രമിക്കുക. അവൻ നമുക്ക് സ്നേഹം നൽകി, അതൊന്ന് വാങ്ങിക്കാൻ ശ്രമിച്ചു നോക്കുക. അവൻ നമുക്ക് ആനന്ദം നൽകി, അത് വാങ്ങിക്കാൻ ശ്രമിക്കുക. അവൻ നമുക്ക് സമാധാനം നൽകി, അത് വാങ്ങിക്കാൻ ശ്രമിക്കുക. അത് വാങ്ങിക്കാൻ യാതൊരു വഴിയുമില്ല, അത് വാങ്ങിക്കാൻ കഴിയുകയില്ല. അതിനുശേഷം ഞാൻ പറഞ്ഞു, അവൻ നമുക്ക് മരണം നൽകി എന്ന് പറഞ്ഞപ്പോൾ ആരോ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പ്രാസംഗിക, നിങ്ങൾ ഇതുമായിട്ട് എവിടേക്കാണ് പോകുന്നതെന്ന് ഞാൻ അത്ഭുതപ്പെട്ടു പോകുന്നു. എന്നിട്ട് പറഞ്ഞു, ഓഹോ, ഇവിടെ സഹോദരൻ ബ്രഹാം സ്വയം ആ സമയവുമായിട്ട് ബന്ധിച്ചിരിക്കുകയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ബൈബിൾ അപ്രകാരം പറയുമ്പോൾ അതങ്ങനെയല്ല. അവൻ നമുക്ക് മരണത്തെ നൽകി എന്ന് ബൈബിൾ പറയുന്നു. എങ്കിൽ മരണം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നിങ്ങൾക്കറിയാമോ, പൗലോസ് മരണത്തോട് അടുത്ത് വന്നപ്പോൾ പറഞ്ഞു, ഓ മരണമേ, നിന്റെ വിഷമുള്ള എവിടെ? മരണം നമ്മെ നിയന്ത്രിക്കുന്നില്ല, നാം അതിനെ നിയന്ത്രിക്കുന്നു. അത് ശരിയാണ്. എല്ലാ കാര്യങ്ങളും അവൻ നമുക്ക് നൽകിയിരിക്കുന്നു. അതിനുശേഷം ഇസ്രായേൽ വാഗ്ദത്ത ദേശത്തേക്ക് എപ്രകാരം പോയിരുന്നു എന്നുള്ളതിനെ ഞാൻ കാണിച്ചു തന്നിരുന്നു. അവർ ഒരിക്കലും ആ ദേശം കണ്ടിരുന്നില്ല. അവർക്കതിനെക്കുറിച്ച് യാതൊന്നും അറിയില്ലായിരുന്നു. അതൊരു മഹത്തായ ദേശവും പാലും തേനും ഒഴുകുന്ന ദേശവുമാണെന്നുള്ള ദൈവത്തിന്റെ ഒരു വാഗ്ദത്തം മാത്രമാണ് അവർക്കുണ്ടായിരുന്നത്. അവർ ഒരിക്കലും അത് കണ്ടിരുന്നില്ല. ആരും അവിടെ എത്തിയിരുന്നിട്ട് പോലുമില്ലായിരുന്നു. അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിവോ ഉണ്ടായിരുന്നില്ല. എന്നാൽ അതിനെക്കുറിച്ചൊരു വാഗ്ദത്തം അവർക്കുണ്ടായിരുന്നു. വിശ്വാസത്താൽ അവർ മരുഭൂമിയിൽ കൂടി അവിടേക്ക് യാത്ര ചെയ്തിരുന്നു. അവർ യാത്ര ചെയ്ത് അതിർത്തി വരെ എത്തി. അവർക്ക് യോശുവ എന്നൊരു യോദ്ധാവുണ്ടായിരുന്നു. അതിന്റെ അർത്ഥം യഹോവ രക്ഷിതാവെന്നാകുന്നു. അവൻ യോർദാൻ മറികടന്ന് വാഗ്ദത്ത ദേശത്ത് കടന്നിട്ട് ഇപ്രകാരം ഒരു ദേശം അവിടെ ഉണ്ടെന്നുള്ളതിന്റെ തെളിവ് കൊണ്ടുവന്നു. ഞാനത് ഇഷ്ടപ്പെടുന്നു. ഇതൊരു നല്ല ദേശമായിരുന്നു. രണ്ടു പേർ കൂടി ഒരു കുല മുന്തിരിങ്ങ തോളിൽ വഹിച്ചിരുന്നു. അതൊരു നല്ല ദേശമായിരുന്നു. അങ്ങനെ അവർ അവകാശമാക്കുവാൻ പോയിരുന്ന ദേശം അവിടെ ഉണ്ടായിരുന്നുവെന്നുള്ളതിന്റെ തെളിവ് അവൻ പോയി കൊണ്ടുവന്നു. ഇപ്പോൾ സഭയായ നാം അനശ്വരതയുടെ ഒരു ദേശത്തേക്ക് യാത്ര ചെയ്യുകയും ആ ദേശത്ത് യാതൊരു മരണവുമില്ല. അവിടെ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കപ്പെടുന്നു. നമുക്ക് മഹാനായ ഒരു രക്ഷിതാവ് നമ്മുടെ പാളയത്തിലുണ്ട്. അത് യേശുവാകുന്നു. എന്നുവെച്ചാൽ യഹോവ രക്ഷിതാവും പ്രിയമേറിയവനുമാകുന്നു. അവൻ മരണത്തിന്റെ യോർദ്ധാനെ മറികടന്ന് മറ്റേ ദേശത്തേക്ക് പോവുകയും തിരികെ വരികയും നാം മരണത്തിന് ശേഷം ജീവിച്ചിരിക്കുമെന്നുള്ളതിന്റെ തെളിവുമായി തിരികെ വരികയും ചെയ്തു. ആമേൻ. അതുകൊണ്ട് മരണം എവിടെയാകുന്നു? അതിനുശേഷം അവൻ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് തന്നു. നമുക്ക് നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമുണ്ട്. ഇതത്രയുമായിട്ട് ശ്രദ്ധിച്ചു കേൾക്കുക. ഞാൻ ഈ വിഷയത്തെ പ്രസംഗിക്കുന്നതിനായി ഇപ്പോൾ ഇത്രയും നന്നായി അനുഭവപ്പെടുന്നു. ഇതത്രയുമായിട്ട് നമുക്കതിന്റെ അച്ചാരമുണ്ടായിരിക്കുന്നു. കാരണം ഒരിക്കൽ നാം പാപത്തിൽ നടന്നിരുന്നു. അവന്റെ നാമത്തിൽ സ്നാനപ്പെടുകയും അവന്റെ പുനരുദ്ധാനത്തിൽ അവനോടൊപ്പം ഉയർക്കുകയും ചെയ്ത ശേഷം നാം പാപത്തിൽ നിന്നും വലിച്ചെടുക്കപ്പെടുകയും ഇനിയും ഒരിക്കലും അതിലേക്ക് തിരികെ പോകാൻ ആഗ്രഹിക്കുന്നതുമില്ല. നാം സകലവിധമായ മരണത്തിൽ നിന്നും സംഭവനീയമായ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നതിന്റെ തെളിവോടുകൂടി പാപത്തിൽ നിന്നും ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അവനുള്ള വിശ്വാസത്താൽ നമുക്ക് പാപത്തിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കപ്പെടാൻ കഴിയുമെങ്കിൽ പിന്നെ ആ പാപത്തിന്റെ അഴുകിയ ചവറ്റുകൊട്ടയിലേക്ക് വീണ്ടും പോകാൻ ആർ ആഗ്രഹിക്കും? നാം മരണത്തിൽ നിന്നും ജീവിതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. അതാണ് അച്ചാരം. അത് പൂർണമായ ഉയർത്തെഴുന്നേൽപ്പിന്റെ അച്ചാരമാകുന്നു. എല്ലാ മരണത്തെയും സ്വാഭാവികമായതും ആത്മീയമായതുമായ മരണത്തെ നാം ജയം പ്രാപിച്ചിരിക്കുന്നു. കാരണം നാം മരണത്തിൽ നിന്നും ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. അത് എലീശാവ് ഏലിയാവിനോടൊപ്പം ഒരു ദിവസം യോർദാൻ മറികടക്കുകയും എലീശാവ് തിരികെ വീണ്ടും യോർദാനെ മറികടക്കുകയും ഇരട്ടി ഭാഗവുമായി തിരികെ വരികയും ചെയ്തതുപോലെയാണ്. നാം ക്രിസ്തുവിനോടൊപ്പം യോർദാൻ മറികടക്കുമ്പോൾ നമുക്ക് ഒരു ഭാഗവും എന്നാൽ നാം തിരികെ വരുമ്പോൾ ഇരട്ടി ഭാഗവുമായി വരുന്നു. നമുക്ക് നിത്യജീവനും പാപത്തിൽ നിന്ന് പുനരുദ്ധാനവും ഇപ്പോൾ പരിശുദ്ധാത്മാവിനോടൊപ്പം നീതിയും ഉണ്ടായിരിക്കുന്നു. അതിനുശേഷം ക്രിസ്തുവിനോടൊപ്പം തിരികെ വരുമ്പോൾ നാം സ്വാഭാവികമായ രണ്ട് പുനരുദ്ധാനത്തോടൊപ്പം വരുന്നു. നമുക്ക് ആത്മീയ പുനരുദ്ധാനം ഇപ്പോൾ ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. നമുക്കതിന്റെ ഇരട്ടി ഭാഗമുണ്ട്. ഏലിയാവും എലീശാവും എല്ലായ്പ്പോഴും ക്രിസ്തുവിന്റെയും അവന്റെ സഭയുടെയും ഒരു മാതൃകയാകുന്നു. ഓ, ഞാനത് തുടങ്ങാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്ക് ഈ 6 മണിക്കൂർ നേരത്തെ സന്ദേശത്തിൽ പിന്നെ കടക്കാൻ കഴിയില്ല. അതെ, ഇത് എല്ലിൽ ഇറച്ചിയല്ല. സഹോദരൻ എവിൽ അതിപ്പോഴും അഭിഷേകം ചെയ്യപ്പെട്ടതാകുന്നു. ഹോ, നിങ്ങളതിൽ സന്തോഷിക്കുന്നില്ലേ? ഇനിയും യാതൊരു ശല്യപ്പെടുത്തലുമില്ല. മരണം യാതൊന്നുമല്ല. നമുക്കത് കിട്ടിയിരിക്കുന്നു. ഇത് നമ്മുടേതാകുന്നു. അതിനെന്നെ നിയന്ത്രിക്കാൻ കഴിയുകയില്ല. ഞാൻ അതിനെ നിയന്ത്രിക്കുന്നു. എങ്ങനെയാണ് എന്നെ വിജയം പ്രാപിക്കാൻ ഇടയാക്കിയ അവനിൽ കൂടെ ആകുന്നു. കാരണം ഞാൻ മരണത്തെ ജയം പ്രാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഞാനതെങ്ങനെയാണ് ചെയ്യുന്നത്? അവനിൽ വിശ്വസിക്കുന്നതിൽ കൂടെ ആകുന്നു. പാപം മരണമാകുന്നു. അത് അവിശ്വാസമാകുന്നു. ഞാനൊരു അവിശ്വാസിയല്ല, ഞാൻ വിശ്വാസിയാകുന്നു. ഞാൻ അതിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അതെന്റെ ശാരീരികവും ആത്മീയവുമായ പുനരുദ്ധാനത്തിന്റെ പൂർണ്ണമായ അച്ചാരമാകുന്നു. അതെ ശ്രീമാൻ, നിങ്ങൾക്കിത് മനസ്സിലായോ? അതിനാൽ മരണത്തെയും നരകത്തെയും പാതാളത്തെയും രോഗത്തെയും ദുഃഖത്തെയും അങ്ങനെ എല്ലാത്തിനെയും വിജയം വരിച്ച യേശു ക്രിസ്തുവിൽ കൂടി നമുക്ക് മരണം നമ്മുടെ നിയന്ത്രണത്തിനടിയിലായി കഴിഞ്ഞിരിക്കുന്നു. ആത്മീയമായി സംസാരിക്കുമ്പോൾ നാം ഇപ്പോൾ അവനോടൊപ്പം ഉയർത്തെഴുന്നേറ്റിരിക്കുകയും ക്രിസ്തുയേശുവിൽ സ്വർഗീയ സ്ഥാനങ്ങളിലായിരിക്കുകയും സകല കാര്യങ്ങളും നമ്മുടെ കാൽ കീഴിനടിയിലായിരിക്കുകയും ചെയ്യുന്നു. നാം ക്രിസ്തുവിലായിരിക്കുന്നതിനാൽ സ്വാഭാവികമായ പുനരുദ്ധാനം തന്നെയും നമ്മുടെ കാൽ കീഴിലാകുന്നു. നിങ്ങൾക്കിത് മനസ്സിലാകുന്നുണ്ടോ? എങ്കിൽ നിങ്ങളുടെ കൈകളെ ഉയർത്തുക. ആമേൻ. അത് നന്നായിരിക്കുന്നു. നിങ്ങൾക്കിത് മനസ്സിലാകുന്നിടത്തോളം അത് നന്നായിരിക്കുന്നു. ഇപ്പോൾ ഈ കാര്യം മനസ്സിൽ വെച്ചുകൊള്ളുക. നാം മരണത്തിൽ നിന്നും ജീവങ്കലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. സ്വാഭാവികമായും ആത്മീയമായും എല്ലാവിധവും എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നമുക്ക് അവകാശപ്പെട്ടതാകുന്നു. പുറത്തുള്ള ലോകം മുഴുവൻ നമുക്ക് ഭ്രാന്താണെന്ന് പറയുമ്പോഴും ഈ ഭൂമി മുഴുവൻ നമുക്ക് അവകാശപ്പെട്ടതാകുന്നു. നിങ്ങൾ ഇതെങ്ങനെയാണ് കൈവശമാക്കാൻ പോകുന്നത്? അത് അബ്രഹാം വാഗ്ദത്ത ദേശത്താകുന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞതുപോലെയാണ്. ദൈവം അതവന് നൽകിയിരുന്നു. ലോത്ത് വിശ്വാസഘാതകരായ ചില നിയമരക്ഷാ ഭ്രഷ്ടന്മാരാൽ പിടിച്ചുകൊണ്ടു പോകപ്പെട്ടിരുന്നു. അവൻ അബ്രഹാമിന്റെ സഹോദരന്റെ മകനായിരുന്നു. ശരി, ആ ദേശത്തുണ്ടായിരുന്നതെല്ലാം അബ്രഹാമിന് അവകാശപ്പെട്ടതായിരുന്നു. അവനൊരു യോദ്ധാവായിരുന്നില്ല, അവൻ ഒരിക്കലും പോരാടിയില്ല, അവനോടൊപ്പം കുറച്ച് ദാസന്മാരല്ലാതെ യോദ്ധാക്കൾ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. എന്നാൽ സാത്താൻ കടന്നുവന്ന് അവന് വാഗ്ദത്തം ചെയ്തിരുന്ന എന്തോ ഒരു കാര്യത്തെ ആക്രമിച്ച് എടുത്തുകൊണ്ടുപോയപ്പോൾ അവൻ തന്റെ ദാസന്മാരെ ആയുധധാരികളാക്കുകയും സ്വയം മുൻകൈ എടുക്കുകയും ചെയ്തു. ഈ രാജാക്കന്മാരുടെ ഒരു വലിയ കൂട്ടത്തെ തന്റെ പക്കലുള്ള ഒരുപിടി ദാസന്മാരാൽ എങ്ങനെ വിജയം പ്രാപിക്കുമെന്ന് അവൻ അറിയില്ലായിരുന്നു. എന്നാൽ അതെങ്ങനെ ചെയ്യണമെന്ന് ദൈവം അവനോട് കൽപ്പിച്ചിരുന്നു. അവനും അവന്റെ ദാസന്മാരും ഭാഗം ഭാഗമായി പിരിഞ്ഞു ചെന്ന് രാജാക്കന്മാരെ തോൽപ്പിച്ചിട്ട് വിജയയായി മടങ്ങി വന്നു. എന്തുകൊണ്ടാണ്? അവൻ തന്റെ വിശ്വാസത്തെ ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ വെക്കുകയും ആ ദേശത്തുള്ള സകലതും അവൻ അവകാശപ്പെട്ടതും ലോത്ത് അതിന്റെ ഒരു ഭാഗമായിരുന്നു. അത് ശരിയാണ്, ആ ദേശത്തിന്റെ ഒരു ഭാഗമായിരുന്നു. ഹോ ദൈവമേ, അങ്ങനെ അവൻ രാജാക്കന്മാരെ തോൽപ്പിച്ചിട്ട് വരുമ്പോൾ മൽക്കീസേദെക്കിനെ കണ്ടുമുട്ടി. അബ്രഹാം വരുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ലേ? അവനൊരു യോദ്ധാവായിരുന്നുവെന്ന് അവൻ അറിഞ്ഞിരുന്നില്ല. എന്നാൽ ഇതിനുശേഷം അവൻ അതറിഞ്ഞു. അതേ ശ്രീമാൻ, അവന് വാഗ്ദത്തം നൽകിയവനായ മൽക്കീസേദെക്കിനെ അവൻ കണ്ടുമുട്ടി. ഇപ്പോൾ നമുക്ക് ആമോസിന്റെ പുസ്തകത്തിൽ നിന്നും വായിക്കാം. ഇന്ന് രാവിലെ ഞാൻ 6 മണിക്കൂർ സംസാരിക്കില്ലെന്ന് ആശിക്കുന്നു. ഞാൻ ഒരു സത്യപ്രവാചകന്റെ വഴി എന്ന വിഷയത്തെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് അനുവദിക്കുന്ന പക്ഷം ഇന്ന് രാത്രിയിൽ ഞാൻ ഞെരുക്കത്തെ വിടാനുള്ള അനുവദിക്കൽ എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നതാണ്. ഞാനൊരു വിമർശകനായി അറിയപ്പെടുന്നു. എന്നാൽ ഞാൻ തെറ്റായ ഏതൊരു കാര്യത്തെയും ഒഴിച്ച് ഒരു വിമർശകനല്ല. നാം തെറ്റിനെ വിമർശിച്ചിരിക്കണം.
If you're going to turn your recorders on now in the room, all right, I want to read now from Amos, the 3rd chapter.
ഇപ്പോൾ നിങ്ങളുടെ റെക്കോർഡുകൾ തുറക്കുകയാണെങ്കിൽ അത് നന്നായിരിക്കും. ഞാൻ ആമോസിന്റെ 3rd അധ്യായം, അതെ, 3rd അധ്യായത്തിന്റെ ഒരു ഭാഗം വായിക്കാൻ ആഗ്രഹിക്കുന്നു. ആമോസ് 3.
Hear this word that the Lord has spoken against
Israel. മക്കളെ, നിങ്ങളെക്കുറിച്ചും ഞാൻ മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെടുവിച്ച സർവ്വ വംശത്തെക്കുറിച്ചും യഹോവ അരുളി ചെയ്തിരിക്കുന്ന ഈ വചനം കേൾപ്പീൻ. ഭൂമിയിലെ സകല വംശങ്ങളിലും വെച്ച് ഞാൻ നിങ്ങളെ മാത്രം തിരഞ്ഞെടുത്തിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അകൃത്യങ്ങളൊക്കെയും നിങ്ങളിൽ സന്ദർശിക്കും. 2 പേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കുമോ?
Will a lion roar in the forest?
ഇരയില്ലാതിരിക്കുമ്പോൾ സിംഹം കാട്ടിൽ അലറുമോ?
Will a young lion?
ഒന്നിനെയും പിടിച്ചിട്ടല്ലാതെ ബാലസിംഹം ഗുഹയിൽ നിന്ന് ഒച്ച പുറപ്പെടുവിക്കുമോ?
Can a bird fall in a snare upon the earth?
കുടുക്കില്ലാതിരിക്കെ പക്ഷി നിലത്തെ കെണിയിൽ അകപ്പെടുമോ?
Shall one take up a snare from the earth and
have ഒന്നും പിടിപെടാതെ കണി നിലത്തു നിന്ന് പൊങ്ങുമോ?
Shall a trumpet be blown in the city?
നഗരത്തിൽ കാഹളമൂതുമ്പോൾ ജനം പേടിക്കാതിരിക്കുമോ?
Shall there be evil?
യഹോവ വരുത്തിയിട്ടല്ലാതെ നഗരത്തിൽ അനർത്ഥം സംഭവിക്കുമോ?
Surely the Lord will do nothing but he.
യഹോവയായ കർത്താവ് പ്രവാചകന്മാരായ തന്റെ ദാസന്മാർക്ക് തന്റെ രഹസ്യം വെളിപ്പെടുത്താതെ ഒരു കാര്യവും ചെയ്യുകയില്ല.
The lion has roared.
സിംഹം ഗർജിച്ചിരിക്കുന്നു, ആർ ഭയപ്പെടാതിരിക്കും? യഹോവയായ കർത്താവ് അരുളി ചെയ്തിരിക്കുന്നു, ആർ പ്രവചിക്കാതിരിക്കും? അന്ന് രാവിലെ സമയം ശമരിയ പട്ടണത്തിന്റെ തൊട്ട് പിന്നിലായുള്ള മലയുടെ മുകളിൽ അവൻ നിൽക്കുമ്പോൾ അവന്റെ കണ്ണുകൾ സങ്കുചിതമായിരിക്കണം.
I can see his steady hands as it moved through his gray beard.
അവന്റെ ഉറച്ച കരങ്ങൾ അവന്റെ നരച്ച താടിയിൽ കൂടി നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് കാണാം. സൂര്യന്റെ ചൂട് കിരണങ്ങൾ അവിടെ പ്രകാശിച്ചിരുന്നു.
He wasn't too glamorous to look at.
അവൻ കാഴ്ചയ്ക്ക് അത്രയും ആകർഷകനായിരുന്നില്ല. അത് ഇന്നത്തെ ആധുനിക സുവിശേഷകരിൽ നിന്നും എത്ര വ്യത്യസ്തമായിരിക്കുന്നു.
His clothes was rugged. Shaggy looking beard. And
അവന്റെ വസ്ത്രങ്ങൾ പരുക്കമേറിയതും അപരിഷ്കൃതമായ രോമൻ നിറഞ്ഞ താടിയോടുകൂടി അവൻ ശമരിയ പട്ടണത്തെ നോക്കുകയും അവൻ അതിനെ നോക്കുമ്പോൾ അവന്റെ കണ്ണുകൾ നേരിയതാകുകയും ചെയ്തു. അവൻ കാഴ്ചയ്ക്ക് അധികമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ അവന്റെ പക്കൽ ആ ദേശത്തിനു വേണ്ടി യഹോവായ് പ്രകാരം അരളി ചെയ്ത വചനമുണ്ടായിരുന്നു. ഒരുപക്ഷെ ഈ കടന്നുവരുന്ന പ്രചാരണ പ്രവർത്തനങ്ങൾക്കായി യഹോവ അവനെ ശമരിയിലേക്ക് അയച്ചിരിക്കുന്നത് ഇന്നത്തെ നമ്മുടെ ആധുനികരായ സുവിശേഷകർ അയക്കപ്പെടുന്നതിലും ധാരാളം വ്യത്യാസത്തോടുകൂടിയിരിക്കണം. ഇന്ന് നാം അതിനെക്കുറിച്ച് അത് ഇപ്രകാരമായിരിക്കണമെന്ന് ചിന്തിക്കുന്നത് പോലെ ആ ഉണർവിനു വേണ്ടി അവൻ സജ്ജീകരിക്കപ്പെട്ടിരുന്നില്ല. എന്നാൽ ഓർക്കുക, അവനൊരു ആധുനിക രീതിയിലുള്ള സുവിശേഷകനായിരുന്നില്ല, അവനൊരു പ്രവാചകനായിരുന്നു. അവൻ ആധുനിക സജ്ജീകരണങ്ങളെ കാര്യമാക്കിയിരുന്നില്ല. അവന്റെ പക്കൽ യഹോവായ് പ്രകാരം അരളി ചെയ്യുന്നു എന്ന വചനമുണ്ടായിരുന്നു. അവൻ കാഴ്ചയ്ക്ക് അപ്രകാരമാണെന്നോ അവൻ എത്ര പരിഷ്കാരമേറിയ വസ്ത്രധാരണം ചെയ്തിരുന്നുവെന്നോ അവന്റെ മുടി ശരിക്ക് ചീകിയിരുന്നുവെന്നോ ആരെങ്കിലും അവനെ നോക്കുമോ ഇല്ലയോ എന്ന് അവൻ കാര്യമാക്കിയിരുന്നില്ല. അവന്റെ പക്കൽ യഹോവയുടെ വചനമുണ്ടായിരുന്നു. അതവന്റെ പൂർണ്ണ നിഷ്ഠയായിരുന്നു. അത് യഹോവയുടെ വചനത്തെ കൊണ്ടുവരികയായിരുന്നു. ആരായിരുന്നു ഈ വ്യക്തി? അതെ, ഇത് ആമോസ് എന്ന പ്രവാചകനായിരുന്നു. അവനൊരു പരുക്കനായ വ്യക്തിയായിരുന്നു. അവന്റെ നിലപാട് എന്തായിരുന്നുവെന്ന് അവൻ അറിഞ്ഞിരുന്നു. അവൻ എന്ത് ചെയ്യുകയായിരുന്നുവെന്ന് അവൻ അറിഞ്ഞിരുന്നു. അവൻ വചനത്തിന്റെ ഒരു സത്യപ്രവാചകനായിരുന്നു. അവൻ ഈ പട്ടണത്തിലേക്ക് വന്നതിന്റെ കാരണം യഹോവയുടെ വചനം അവന്റെ അടുക്കൽ എത്തിയിരുന്നതിനാലാണ്. യഹോവയുടെ വചനം ഒരു സത്യപ്രവാചകന്റെ അടുക്കൽ എത്തുമ്പോൾ അവൻ പോയിരിക്കണം. പരിതസ്ഥിതികളെയോ അല്ലെങ്കിൽ പ്രയാസങ്ങളെയോ പരിഗണിക്കാതെ എങ്ങനെയൊക്കെയായാലും അവൻ പോയിരിക്കണം. അവൻ ഒരുക്കപ്പെട്ടിരുന്നാലും അവനത് തോന്നിയാലും അവനത് ആഗ്രഹിച്ചാലും അങ്ങനെ എന്തൊക്കെയായിരുന്നാലും അല്ലെങ്കിലും അവൻ പോയിരിക്കണം. ഇത് ദൈവകൽപ്പനയാകുന്നു. അവൻ ഈ സന്ദേശത്തെ കൊണ്ടുപോയിരിക്കണം. അവൻ മഠേതരത്തിന് വേണ്ടി ഒരിക്കലും പോകുന്നില്ല. അവൻ കാശിനു വേണ്ടി ഒരിക്കലും പോകുന്നില്ല. അവൻ പ്രസിദ്ധിക്ക് വേണ്ടി ഒരിക്കലും പോകുന്നില്ല. അവൻ യഹോവയുടെ നാമത്തിൽ ഒരു കാര്യത്തിനു വേണ്ടി മാത്രം പോകുന്നു. അവനൊരു കർത്തവ്യമുണ്ട്. അവൻ യഹോവയാൽ അയക്കപ്പെട്ടിരിക്കുന്നു. അവൻ ദൈവത്തിന്റെ വചനമാകുന്നു, കാരണം അവൻ യഹോവയുടെ വചനത്തെ വഹിക്കുന്നു. അതാണ് കർത്താവിന്റെ ഒരു സത്യപ്രവാചകൻ. എന്റെ വിഷയം എന്നത് ഒരു സത്യപ്രവാചകന്റെ വഴി എന്നാകുന്നു. ഈ മഹാനായ നിർഭയനായ ദൈവപുരുഷൻ യെരോബെയാം രണ്ടാമത്തവന്റെ നാളുകളിൽ പ്രവചിച്ചിരുന്നു. ചരിത്രത്തിൽ നിന്നും ഒരു ഭാഗം അവനെക്കുറിച്ച് എഴുതിയിട്ടുള്ളത് എന്റെ പക്കലുണ്ട്. തന്റെ പ്രചാരണ പ്രവർത്തനങ്ങളെ അവൻ ഏകദേശം 13 വർഷക്കാലം പ്രവചിച്ചു. യെരോബെയാം രണ്ടാമൻ എന്ന് പറയുന്നത് ഒരു മിടുക്കനും കഴിവുള്ളവനുമായി ഇസ്രായേലിന് കുറച്ചു സമയമുണ്ടായിരുന്ന ഒരു രാജാവായിരുന്നു. അവൻ ഇസ്രായേലിൽ അഭിവൃദ്ധി കൊണ്ടുവന്നവനായിരുന്നു. അങ്ങനെ ഇസ്രായേൽ അഭിവൃദ്ധി പ്രാപിച്ചുകൊണ്ടിരുന്നു. എന്നാൽ അവനിൽ ഒരു കുഴപ്പമുണ്ടായിരുന്നു. അവനൊരു വിഗ്രഹാരാധനക്കാരനായിരുന്നു. കഴിഞ്ഞ ദിവസം ഞാനിത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് ഈ ദിവസവുമായിട്ട് വളരെ സുന്ദരമായി യോജിക്കുന്നു എന്ന് ഞാൻ ഓർത്തു. ഒരു മനുഷ്യൻ എത്ര മിടുക്കനായാലും എത്രമാത്രം കാര്യങ്ങൾ അവന് ചെയ്യാൻ കഴിഞ്ഞാലും എത്ര അഭിവൃദ്ധി പ്രാപിച്ചാലും അവൻ ദൈവത്തിൽ നിന്നും അവന്റെ വചനത്തിൽ നിന്നും ദൂരത്തായാൽ അവൻ ദേശത്തിന് കടമപ്പെട്ടവനാകുന്നു. അത് ഈ ദിവസമായിട്ട് യോജിക്കുന്നില്ലേ എന്ന് ഞാൻ ആശ്ചര്യപ്പെടുന്നു. ആരെങ്കിലും ടെലിവിഷനിൽ കൂടെ അവരെത്ര മിടുക്കരാണെന്നും അവർക്ക് എത്ര ബുദ്ധിയുണ്ടെന്നും കാണിക്കുന്നു. എന്നാൽ അവർക്ക് യഹോവായ് പ്രകാരം അരളി ചെയ്ത വചനം എടുക്കാനുള്ള കഴിവുണ്ടോ എന്ന് ഞാൻ ആശ്ചര്യപ്പെടുന്നു. അവനൊരു മിടുക്കനായ മനുഷ്യനായിരുന്നു, അത് ശരിയാണ്. ഇസ്രായേൽ ഒരു പിന്മാറ്റപ്പെട്ട അവസ്ഥയിലായിരുന്നു. അവളുടെ പ്രാസംഗികരും പുരോഹിതന്മാരും ഭരണാധികാരം പോലും യഹോവയുടെ വചനത്തെ വിട്ടൊഴിഞ്ഞു പോയിരുന്നു. അവരത് വിശ്വസിച്ചിരുന്നില്ല. അവർ യഹോവയുടെ വചനത്തോടൊപ്പം ആയിരുന്നുവെന്ന് അവർ വിശ്വസിച്ചിരുന്നു. എന്നാൽ ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നും, അതിന്റെ അവസാനമോ മരണവഴികൾ അത്രേ. എന്തുകൊണ്ടാണ് അവർ തെറ്റായിരുന്നത്? അല്ലെങ്കിൽ എന്താണ് ഒരു മനുഷ്യനെ അവർ തെറ്റാണെന്ന് വിശ്വസിപ്പിക്കാൻ ഇടയാക്കുന്നത്? മനുഷ്യരുടെ ഒരു വലിയ പുരോഹിത സംഘവും ആയിരത്തോളം പ്രാസംഗികരും പുരോഹിതന്മാരും രാജാക്കന്മാരും ഭരണാധികാരികളും ഇവരെല്ലാം യഹോവയെ ആരാധിക്കുന്നുവെന്ന് അംഗീകരിച്ചിരുന്നിട്ടും അവരെല്ലാം തെറ്റായിരുന്നു. അപ്പോൾ അഭിവൃദ്ധിക്ക് വേണ്ടി ഒരു രാജാവിനെ അവർക്ക് ആവശ്യമുണ്ടാകുന്നില്ല. അവർക്ക് ആവശ്യമുണ്ടായിരിക്കുന്നത് ഒരു പ്രവാചകനാകുന്നു. കാരണം യഹോവയുടെ വചനം അല്ലെങ്കിൽ യഹോവയുടെ വചനത്തിന്റെ വ്യാഖ്യാനം ഒരു സത്യപ്രവാചകന്റെ അടുക്കൽ എത്തുന്നു. പലപ്പോഴും അവന്റെ വഴി എന്താകുന്നുവെന്ന് നമുക്ക് കാണാൻ കഴിയും. ഇതൊരു പരുക്കമേറിയ വഴിയാകുന്നു. എല്ലാ പുരോഹിതന്മാരും എല്ലാ പ്രാസംഗികരും എല്ലാ ഭാവി വർച്ചിലുകാരും ഭരണാധികാരം സ്വയം തന്നെയും അവന് വിരോധമായിരുന്നു. എന്തിരിക്കലും യഹോവയുടെ വചനം പ്രവാചകന്റെ അടുക്കൽ എത്തിയിരുന്നു, അവന്റെ അടുക്കൽ മാത്രമെത്തിയിരുന്നു. അവരുടെ പക്കലും അതേ ബൈബിൾ തന്നെ ഉണ്ടായിരുന്നു. എന്നിരിക്കലും അവന്റെ പക്കൽ യഥാർത്ഥ വചനമുണ്ടായിരുന്നു. വചനം അവന്റെ അടുക്കൽ എത്തിയിരുന്നു. അവന്റെ പക്കൽ വചനമുണ്ടായിരുന്നുവെന്ന് ദൈവം വെളിപ്പെടുത്തി കാണിച്ചിരുന്നു. അവരുടെ പക്കൽ വലിയ കെട്ടിടങ്ങളും മതപരമായ സമ്പ്രദായങ്ങളും എല്ലായിടത്തും വേദികൾ പണിതുണ്ടാക്കുകയും ആ രീതിയിലുള്ള സകല കാര്യങ്ങളും ഉണ്ടായിരുന്നു. എന്നിരിക്കലും അവർ ദൈവത്തിന്റെ വചനത്തിൽ നിന്നും കോടിക്കണക്കിന് മൈലുകൾ ദൂരത്തായിരുന്നു. ആമോസിന്റെ പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ ചിത്രം നമ്മുടെ ഈ ദിവസവുമായി എത്ര നന്നായി ചേരുന്നുവെന്ന് ഞാൻ സ്വയം തന്നെ ചിന്തിച്ചുപോയി. നിങ്ങൾ വീട്ടിലെത്തിയിട്ട് ആമോസിന്റെ പുസ്തകം വായിക്കണം. ഭരണാധികാരവും പുരോഹിതന്മാരും എല്ലാവരും തന്നെ ദൈവത്തിന്റെ വചനത്തെ വിട്ടുകളഞ്ഞിരുന്നു. ഞാൻ തിരുവെഴുത്തിൽ നിന്നും വേറൊരു ഭാഗം ഇവിടെ വായിക്കാൻ ആഗ്രഹിക്കുന്നു. അവർ അത് ചെയ്തത് എവിടെയാണെന്ന് എനിക്ക് കാണിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഒരു നിമിഷത്തേക്ക് രണ്ടാം അധ്യായം നാലാം വാക്യം നമുക്ക് വായിക്കാം.
For three transgressions of Judah, and for four I will not turn away.
യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, യഹൂദയുടെ മൂന്നോ നാലോ അതിക്രമ നിമിത്തം അവർ യഹോവയുടെ ന്യായപ്രമാണത്തെ നിരസിക്കുകയും, അത് വചനമായിരുന്നു, അതവർ നിരസിച്ച് കളഞ്ഞിട്ട് അവർ അത് പാലിക്കുന്നുവെന്ന് വിചാരിച്ചിരുന്നു. അവന്റെ ചട്ടങ്ങളെ പ്രമാണിക്കാതിരിക്കുകയും അവരുടെ പിതാക്കന്മാർ പിന്തുടർന്നു പോന്ന അവരുടെ വ്യാജമൂർത്തികൾ അവരെ തെറ്റി നടക്കുമാറാക്കുകയും ചെയ്തിരിക്കാൻ തന്നെ. അവരുടെ പക്കൽ വചനമായ ബൈബിൾ ഉണ്ടായിരുന്നു. എന്നാൽ വ്യാജമൂർത്തികളോട് അവർ ചേർന്നിട്ട് അതവരെ തെറ്റി നടക്കുമാറാക്കി. അതവരുടെ പിതാക്കന്മാർ പിന്തുടർന്നു പോന്നതായിരുന്നു. അതിന്റെ കാരണത്തെ കാണുന്നില്ലേ? അവർ തെറ്റി നടന്നിരുന്നു. കാരണം അവർ വചനത്തോട് അവരുടെ സ്വന്തമായ തർജ്ജിമയും അല്ലെങ്കിൽ വ്യാഖ്യാനവും ഇട്ടിരുന്നു. അത് ഈ ദിവസവുമായിട്ട് യോജിക്കുന്നുവെന്ന് ഞാൻ വിചാരിക്കുന്നു. വളരെയധികം പേർ വചനത്തോട് അവരുടെ സ്വന്തമായ ആശയങ്ങളെ ഇട്ടിട്ട് നാം ഒരു അലങ്കോലാവസ്ഥയിലായിരിക്കുന്നു. ഈ പ്രവാചകന്റെ പക്കൽ ദൈവത്തിൽ നിന്നും എന്തൊരു ശാസനയാണ് ഉണ്ടായിരുന്നത്? ആമോസ് ദൈവത്തിന്റെ പ്രവാചകനായിരുന്നു, ഒരു സത്യപ്രവാചകനായിരുന്നു. ആമോസിനെ കുറിച്ച് വായിക്കുന്ന ഏതൊരു മനുഷ്യനും നിർഭയനായ ഈ ദൈവപുരുഷന്റെ ധൈര്യത്തെക്കുറിച്ച് അറിയാൻ കഴിയും. അവൻ ചെറിയ പ്രവാചകന്മാരോടൊപ്പം പരിഗണിക്കപ്പെട്ടിരിക്കുന്നു. കാരണം ഒരു നീണ്ട കാലം വരെ അവൻ നിന്നിരുന്നില്ല. എന്നാൽ വാസ്തവമായിട്ടും വൃക്ഷത്തിന്റെ ചുവടിന് കോടാലി വെച്ചിരുന്നു. അവൻ പ്രവാചകന്മാരിൽ ഏറ്റവും നിർഭയനും ഒരു അഭിഷേകത്തോടെ വന്നവനുമായിരുന്നു. അവൻ യഹോവ അരുളിച്ചെയ്ത വചനവുമായി വന്നിരുന്നു. അവൻ എന്താണ് സംസാരിക്കുന്നതെന്ന് അവൻ അറിഞ്ഞിരുന്നു. കാരണം ദൈവത്തിന്റെ വചനത്തിന്റെ ശരിയായ വ്യാഖ്യാനം അവർക്ക് നൽകുന്നതിനുള്ള ദൈവത്തിന്റെ അഭിഷേകം അവന്റെ മേലായിരുന്നു. ആമോസ് മരുപ്രദേശത്ത് നിന്നും ആഡംബരത്തിന്റെ നഗരത്തിലേക്ക് വന്നു. അവൻ ഇതിനു മുമ്പ് ഒരിക്കലും അവിടെ ചെന്നിരുന്നില്ല. അവനൊരു നാട്ടുപയ്യനായിരുന്നു. അവൻ ദൂരെ മരുപ്രദേശങ്ങളിലായി വസിച്ചിരുന്നു. അവിടെ അവൻ പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ ദൈവം അവനെ കണ്ടുമുട്ടുകയും ഈ ആഡംബരമേറിയ ദേശത്തിന്റെ ദുഷ്ടതയെക്കുറിച്ച് അവനോട് പറയുകയും ചെയ്തു. ആ ദേശത്തിന്റെ അവനും ഒരു ഭാഗമായിരുന്നു. യെരോബെയാമിന്റെ വാഴ്ചക്കാലത്ത് ശമരിയ തലസ്ഥാനങ്ങളിൽ ഒന്നായിരുന്നു. അന്ന് രാവിലെ സമയം അവൻ മലയുടെ മുകളിൽ തന്റെ പഴയതും സംസ്കാരമില്ലാത്തതുമായ ഗ്രാമീണ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒരുപക്ഷെ അവന്റെ കാലിൽ ചെളിയും അവന്റെ പഴുക്കമേറിയ വസ്ത്രങ്ങൾ ഉടുത്തുകൊണ്ട് രാത്രികൾ ഉറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടാകണം. എനിക്കറിയില്ല, അന്നാളിൽ തൊട്ടികൾ ഉണ്ടായിരുന്നില്ല. അവനൊന്ന് കുളിച്ചിട്ട് തന്നെ കുറച്ച് ദിവസങ്ങളായിട്ടുണ്ടായിരിക്കണം. എന്നാൽ അത് ഒരു മനുഷ്യന്റെ ഉള്ളിനെ ഹാനികരിക്കുന്നില്ല. പുറമേ വളരെയധികം കാര്യങ്ങൾ ഇന്നിടുന്നു, എന്നാൽ അകമേ അധികമായിട്ട് യാതൊന്നുമില്ല. നാം എല്ലാ ദിവസവും കുളിക്കുന്നതിനെക്കുറിച്ചും നമ്മുടെ തലമുടി ഒതുക്കുന്നതിനെക്കുറിച്ചും വസ്ത്രം മാറുന്നതിനെക്കുറിച്ചും അതുപോലെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അത്രമാത്രം ഉത്കണ്ഠയുള്ളവരായിട്ട് അകമേ ഏതുവിധേനയും പോകാൻ വിട്ടിരിക്കുന്നു. അതേ പഴയ പാപഭരിതമായ വസ്ത്രങ്ങൾ ധരിക്കുകയും മതവിശ്വാസങ്ങളാലും തത്വസംഹിതകളാലും നമ്മുടെ പ്രാണൻ അഴുകിയും ഇരുന്നിട്ട് ഒരിക്കലും അതിനെ ശോധന ചെയ്യാതെയും വചനമായ ശുദ്ധീകരണ ജലത്തിൽ ലോകപരമായ കാര്യങ്ങളിൽ നിന്ന് അതിനെ കഴുകിക്കളയാതെയും മുമ്പോട്ട് പോകുന്നു. അന്ന് രാവിലെ സമയം ആ മലയുടെ മുകളിൽ നിന്നുകൊണ്ട് ആഡംബരമേറിയതും ആധുനികപരമായ കാര്യങ്ങളാൽ നിറഞ്ഞ ആ പട്ടണത്തിലേക്ക് അവൻ നോക്കി. അങ്ങനെ ഒരു കാര്യത്തെ അവൻ ഒരിക്കലും സ്വപ്നം പോലും കണ്ടിട്ടില്ലായിരുന്നു. ഇസ്രയേൽ അതിന്റെ അഭിവൃദ്ധിയിലായിരുന്നു. ഇസ്രയേൽ അതിനു ചുറ്റുമുള്ള സകല രാജ്യങ്ങളുമായി കൂട്ടുകെട്ടിലായിരുന്നു. വളരെ ആകർഷണമേറിയതായിട്ട് സ്ത്രീകൾ അവരുടെ പ്രത്യേക അംഗങ്ങൾ മാത്രം മറയ്ക്കുന്ന വസ്ത്രങ്ങൾ ധരിച്ചും പുരുഷന്മാർ ഉല്ലാസപ്രിയരും മത്സര ഓട്ടവും ഒളിമ്പിക്സും അങ്ങനെ എല്ലാ കാര്യങ്ങളുമായി മുമ്പോട്ട് പോയിരുന്നു. അവന്റെ കണ്ണുകൾ നേരിയതിൽ യാതൊരു അത്ഭുതവുമില്ല. അത് നഗരത്തിന്റെ ആകർഷണം കണ്ടുകൊണ്ടായിരുന്നില്ല. അത് ചില പര്യടനക്കാർ ന്യൂയോർക്കിലും അല്ലെങ്കിൽ ലോസ് ഏഞ്ചലസിലും വന്നിട്ട് അർദ്ധനഗ്നരായ സ്ത്രീകളും പുരുഷന്മാരും പാപത്തിൽ ജീവിതം നയിക്കുന്നത് കണ്ട് ആകർഷിക്കപ്പെടുന്നത് പോലെയാണ്. എന്റെ ചില സുഹൃത്തുക്കൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു പ്രസിദ്ധിയാർജിച്ച ബൈബിൾ കോളേജിനടുത്ത് ഒരു മീൻപിടുത്തത്തിനുള്ള യാത്രയിൽ പോയിരുന്നു. അവിടെയുള്ള വഴിയിലും പാഴ്ചെടികളുടെ ഇടയിലും അർദ്ധനഗ്നരായ യൗവനക്കാരായ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുപക്ഷെ ആ സ്കൂളിലെ വിദ്യാർത്ഥികളായിരിക്കാം അവർ മർദ്ദിപ്പിച്ചുകൊണ്ട് അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് കിടന്നിരുന്നു. എത്ര ഭയങ്കരമാകുന്നു. അത്തരത്തിൽപ്പെട്ട പ്രവർത്തികൾ ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കുന്ന ധാരാളം അമേരിക്കക്കാരുടെ വിശപ്പിനെ പെട്ടെന്ന് നിക്കിളിയാക്കുന്നു. അവർ ലോസ് ഏഞ്ചലസിലേക്ക് നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഞങ്ങൾ ലോസ് ഏഞ്ചലസിലേക്കോ ഹോളിവുഡിലേക്കോ ഫ്ലോറിഡയിലേക്കോ വിമാനത്തിൽ വരുമ്പോൾ പനമരങ്ങളുടെ ഇടയിൽ ഈ നിയോൺ വെളിച്ചങ്ങളെ ഞങ്ങൾ ശ്രദ്ധിക്കാറില്ല. അവിടെ അവരുടെ മൂക്ക് നിറയെ പൗഡറും ഒരുക്കങ്ങളും അലങ്കാരങ്ങളുമാകുന്നു. അവർ കണ്ടിട്ടുള്ളതിലും വെച്ച് ഏറ്റവും ആകർഷണമേറിയ കാര്യം അതാണെന്ന് അവർ ഇതിനെ കരുതുന്നു. തെരുവിൽ കൂടി നല്ലപോലെ മുടിചീകി വസ്ത്രധാരണം ചെയ്ത് നടക്കുകയും അവർക്ക് എത്രമാത്രം ഇറുകിയ വസ്ത്രങ്ങൾ ധരിക്കാൻ കഴിയുമെന്ന് നോക്കുകയും തെരുവിൽ കൂടി മേലോട്ടും താഴോട്ടും തിരിഞ്ഞു പിരിഞ്ഞു നടക്കുമ്പോൾ അതെന്തോ അത്ഭുതകരമായ കാര്യമാണെന്ന് അവർ വിചാരിക്കുന്നു. എന്നാൽ ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെട്ട ഈ പ്രവാചകന്റെ കണ്ണുകൾ ചില പര്യടനക്കാർ ഈ വക ആകർഷണങ്ങളെ നോക്കുന്നത് പോലെ അത് നോക്കുന്നതിനായി അവന്റെ കണ്ണുകൾ നേരിയതായില്ല. എന്നാൽ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ജനങ്ങളെന്ന് വിളിക്കപ്പെടുന്ന ഈ ജനങ്ങളുടെ സാൻമാർഗീയതയുടെ അധപതനത്തെ കണ്ടിട്ടായിരുന്നു. അവന്റെ കണ്ണുകൾ ആഡംബരത്തെ നോക്കിയിരുന്നില്ല. ആഡംബരത്തിന്റെ കാരണത്താൽ അത് നേരിയതായിരുന്നില്ല. എന്നാൽ അത് ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ജനമെന്ന് വിളിക്കപ്പെട്ടിരുന്ന ഈ ജനങ്ങളുടെ ഈ രീതിയിലുള്ള പെരുമാറ്റത്തിന്റെയും അസഭ്യതയുടെയും ദുഷിപ്പിന്റെയും കാരണത്താലായിരുന്നു. സിംഹം അലറിയിരിക്കുന്നു, ആർ ഭയപ്പെടാതിരിക്കും? ദൈവം കൽപ്പിച്ചിരിക്കുന്നു, ആർ പ്രവചിക്കാതിരിക്കുമെന്ന് അവൻ പറഞ്ഞതിൽ യാതൊരു അത്ഭുതവുമില്ല. അവൻ ദുഷിപ്പും ജീർണതയും കണ്ടിരുന്നു. അതായിരുന്നു അവൻ നോക്കിയിരുന്നത്. അതാണ് എല്ലാം കൂടി അവൻ കണ്ടിരുന്നത്. അതവനെ ആകർഷിച്ചില്ല, അതവന്റെ പ്രാണനെ അസുഖപ്പെടുത്തി. എന്തുകൊണ്ടാണ്? കാരണം അവനൊരു പ്രവാചകനായിരുന്നു. ദൈവം അനുഗ്രഹിക്കുന്നതിന് എന്ത് വാഗ്ദത്തം ചെയ്തിരുന്നുവെന്നും ഒരു അനുഗ്രഹം എന്തായിരുന്നുവെന്നും ജനങ്ങൾ അനുഗ്രഹമായിട്ട് എപ്രകാരം പ്രവർത്തിച്ചിരുന്നുവെന്നും അവൻ അറിഞ്ഞിരുന്നു. പിശാച് അവന്റെ നാടുകളിലൊരു യഥാർത്ഥമായ അനുഗ്രഹത്തിൽ നിന്നും ഒരു സാൻമാർഗികതയുടെ ജീർണതയിലേക്ക് വൈകൃതപ്പെടുത്തുകയും മനം തിരിയാത്ത ജനങ്ങളെ ദൈവത്തിന്റെ വഴിയിലും ഇഷ്ടത്തിലും കൂടി ദൈവത്തിന്റെ ജീവന്റെ വഴിയിലേക്ക് തിരിക്കുന്നതിനെ അവരുടെ കണ്ണുകളെയും വിശപ്പിനെയും ഇളക്കിപ്പിക്കുന്ന ഒരനുഗ്രഹത്തിലേക്ക് വൈകൃതപ്പെടുത്തിയിരുന്നു. ഈ ദിവസവുമായിട്ട് അത് എത്ര മാതൃകയായിരിക്കുന്നു. പ്രാസംഗികർ ഇന്ന് പ്രസംഗപീഠത്തിൽ നിന്നുകൊണ്ട് ഈ ലോകത്തിന്റെ പാപത്തിലേക്കും ദുഷിപ്പിലേക്കും നോക്കിയിട്ട് ജനങ്ങൾ അതിൽ പ്രവർത്തിക്കുകയും പെരുമാറുകയും ചെയ്യുന്ന രീതി കണ്ടിട്ട് അവർ അവരുടെ സഭയിൽ ഒരു അംഗമോ അല്ലെങ്കിൽ അവരുടെ വിഭാഗീയ സഭയിൽ ഒരു അംഗമോ ആയിരിക്കുന്നതിനാൽ അവരെ വെറുതെ അനുഗ്രഹിക്കുക മാത്രം ചെയ്യുന്നു. ഇതെന്റെ പ്രാണന് മനസ്സിലാക്കാൻ കഴിയുന്നതിലും വലിയ കാര്യമാണ്. ദൈവം കൽപ്പിക്കുമ്പോൾ പ്രവചിക്കുക. ദൈവത്തിന്റെ ആത്മാവ് ദൈവത്തിന്റെ ഒരു യഥാർത്ഥ പ്രവാചകന്റെ അടുക്കൽ വരുമ്പോൾ അവർ വചനത്തെ ഉദ്ഘോഷിക്കും. വിമർശനപരമായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ആർക്ക് അവരെ അടക്കി വയ്ക്കാൻ കഴിയും? ഇപ്രകാരമുള്ള ഒരു കാര്യത്തെ നോക്കിക്കൊണ്ട് ക്രിസ്തുവിന്റെ ദാസനാണെന്ന് പറയുകയും പിന്നെ അതിനെക്കുറിച്ച് പറയാതിരിക്കുകയും ചെയ്യുന്നത് എങ്ങനെ? ഒരു വിഭാഗീയ സഭ എന്ത് പറയുന്നുവെന്നോ ഒരു പള്ളി എന്ത് പറയുന്നുവെന്നോ ഞാൻ കാര്യമാക്കുന്നില്ല. ആ കാരണത്താൽ ഞാൻ അവരിൽ ഉൾപ്പെടുന്നില്ല. ആദ്യത്തെ കാര്യം തന്നെ അവർ നിങ്ങളെ തൊഴിച്ചു പുറത്താക്കുമെന്നുള്ളതാണ്. എന്നാൽ ദൈവത്തിന്റെ വചനം ആദ്യം വരുന്നു. നിങ്ങളൊരു ദൂതനാണെങ്കിൽ നിങ്ങൾക്ക് പറയുന്നതിനായിട്ട് എന്തെങ്കിലും ഉണ്ടായിരിക്കുന്നു. നിങ്ങൾ എന്തെങ്കിലും ഈ വചനത്തിന് വിപരീതമായിട്ട് പറയുമ്പോൾ നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ള ഒരു ദൂതനല്ല. നിങ്ങൾ ഏതെങ്കിലും ഒരു വിഭാഗീയ സഭയുടെയോ അല്ലെങ്കിൽ ഒരു സിദ്ധാന്തത്തിന്റെയോ നിയമദൂതനാകുന്നു. എന്നാൽ ദൈവത്തിന്റെ ദൂതന്റെ കയ്യിൽ ദൈവത്തിന്റെ വചനമുണ്ടായിരിക്കും. ഇന്ന് രാവിലെ സമയം നമ്മുടെ സുഹൃത്തിനെ നാം നോക്കുമ്പോൾ അവന്റെ കയ്യിൽ ദൈവത്തിന്റെ വചനമുണ്ടായിരുന്നു. കാരണം അവൻ കർത്താവിന്റെ ഒരു സത്യപ്രവാചകനായിരുന്നു. അവരുടെ പക്കലും അതിന്റെ വ്യാഖ്യാനമുണ്ടെന്ന് അവർ വിചാരിച്ചിട്ട് പറഞ്ഞു, തീർച്ചയായും ഞങ്ങൾ ചെയ്യുന്നത് നോക്കുക. ഇപ്പോൾ അതിന്റെ കാര്യം എന്താണെന്നാൽ ഇന്ന് രാവിലെ സമയം അവൻ മലയുടെ മുകളിൽ നിന്നുകൊണ്ട് താഴെയുള്ള ആ പട്ടണത്തിലേക്ക് നോക്കുകയും അവന്റെ തല കുലുക്കുകയും ചെയ്യുന്നത് നാം കാണുന്നു. അവന്റെ കണ്ണുകൾ സങ്കുചിക്കുകയും അവന്റെ കുപ്പായ കൈകൊണ്ട് വിയർപ്പും പൊടിയും തുടക്കുകയും സൂര്യന്റെ ചൂട് വെളിച്ചം അവന്റെ കഷണ്ടി തലയിൽ വിളങ്ങുകയും തൂങ്ങിക്കിടക്കുന്ന താടിയിൽ അവന്റെ കൈകൾ കൊണ്ട് ഉരസുകയും ചെയ്യുന്നു. അവൻ ആഡംബരത്തെ കാണുന്നില്ല, അവൻ പാപത്തെ കണ്ടു. അതവനെ പ്രസന്നമാക്കിയില്ല, അതവനെ അസുഖപ്പെടുത്തി. ഞാനൊരു ഇസ്രായേലിനായിട്ട് തന്നെ നോക്കൂ, എന്റെ ദേശം എങ്ങനെയാണ് അഭിവൃദ്ധി പ്രാപിക്കുന്നതെന്ന് അവൻ എന്തുകൊണ്ട് പറയില്ല? താനൊരു സത്യപ്രവാചകനായിരിക്കെ ഇതിന്റെ ഫലം എന്താണെന്ന് അറിഞ്ഞിരിക്കുകയും ഇതുപോലെ ഒരു കാര്യം എന്തായിരിക്കുമെന്ന് അറിഞ്ഞിരിക്കെ അവൻ അതെങ്ങനെ പറയാൻ കഴിയും? നമുക്കും അവനോടൊപ്പം ആ മലയിൽ നിന്നുകൊണ്ട് ഇന്ന് താഴേക്ക് നോക്കാം. ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കപ്പെടുന്ന ജെഫേഴ്സൺ വില്ലയിലെ ജനങ്ങളെ ഇന്ന് അവൻ നോക്കട്ടെ. ക്രിസ്ത്യാനികളെന്ന് സ്വയം വിളിക്കുന്ന ജനങ്ങളെ അമേരിക്കയിൽ എല്ലായിടത്തുമായിട്ട് അവൻ നോക്കട്ടെ. അവന്റെ ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെട്ട കണ്ണുകൾ വീണ്ടും നേരിയതാകുകയും അവന്റെ കൈകൾ അവന്റെ താടിയിൽ ഓടാൻ തുടങ്ങുകയും ചെയ്യും. എന്തുകൊണ്ടാണ് ലോകം കാണുന്നതായ ആഡംബരത്തെയും അഭിവൃദ്ധിയെയും അവൻ കാണുന്നില്ല? ജനങ്ങൾ ദൈവത്തിൽ നിന്ന് അകലുന്നത് ഞാൻ കാണുന്നു. അവൻ ജനങ്ങളുടെ സദാചാരം ജീർണിച്ചിരിക്കുന്നത് കാണുന്നു. അവൻ ദേശത്തിന്റെ പിമ്പോക്കാവസ്ഥയെ കാണുന്നു. അവൻ സഭയിലെ ചീഞ്ഞു നാറലിനെ കാണുന്നു. തന്റെ കണ്ണുകളെ നേരിയതാക്കിയിട്ട് അതിലേക്ക് കടന്നു ചെന്ന് അതിനെ വലിച്ചു കീറി തുണ്ടം തുണ്ടമാക്കിയല്ലാതെ മറ്റെന്ത് ചെയ്യാൻ അവന് കഴിയും? ഏതെങ്കിലും ഒരു ബിഷപ്പ് അവനെ കണ്ടുമുട്ടിയിട്ട് അവനോട് നിങ്ങളാണോ കർത്താവിന്റെ പ്രവാചകൻ, നിങ്ങൾ എന്ത് പറയണമെന്നും എന്ത് പറയണ്ടെന്നും ഞാൻ പറഞ്ഞു തരാമെന്ന് അവനോട് പറയുകയാണെങ്കിൽ എന്തായിരിക്കും? അവനത് ശ്രദ്ധിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഞങ്ങളുടെ സഭാ സംഘടനയിൽ വന്ന് ചേരുക, നിങ്ങളുടെ പ്രചാരണ പ്രവർത്തനങ്ങളിൽ ഞങ്ങൾ സഹായിക്കാമെന്ന് അവനോട് പറയുകയാണെങ്കിൽ അവനത് കേൾക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഇല്ല, ഇതുപോലെയുള്ള ഒരു മനുഷ്യനിൽ നിന്ന് എനിക്ക് അങ്ങനെ ഒരു കാര്യം ഊഹിക്കാൻ പോലും കഴിയുകയില്ല. ഇല്ല, അവൻ ദൈവത്താൽ അയക്കപ്പെട്ടവനാകുന്നു. അവനവരുടെ സഹകരണത്തിന്റെ ആവശ്യമില്ല. അവന്റെ പക്കൽ ദൈവത്തിന്റെ വചനവും ദൈവത്തിന്റെ അഭിഷേകവും ദൈവത്തിന്റെ സ്ഥിരപ്പെടുത്തിയ സമയമുണ്ടായിട്ട് അവൻ യഹോവ പ്രകാരം അരളി ചെയ്ത വചനവുമായി വന്നിരുന്നു. ഒരു സത്യപ്രവാചകൻ അതാകുന്നു. ആ രീതിയിലാണ് അവൻ സഞ്ചരിക്കുന്നത്. അവൻ മറ്റൊന്നും കൂടാതെ യഹോവ അരളി ചെയ്ത വചനവുമായി സംസാരിക്കുന്നു.
This self-styled, high-educated Israel?
ഈ മാതകമേറിയ പട്ടണമായ ശമരിയെയും സ്വയം വിശേഷിപ്പിക്കുന്ന ഉയർന്ന വിദ്യാഭ്യാസത്തോടുകൂടിയ ഇസ്രായേലും അവരുടെ തേച്ചുമിനുക്കിയ പ്രാസംഗികരും പുരോഹിതന്മാരും ഈ അറിയപ്പെടാത്ത മനുഷ്യനെ സ്വീകരിക്കുമോ? ഒരുപക്ഷെ അവന്റെ വ്യാകരണം തീരെ മോശമായതും അവൻ മരുപ്രദേശത്തുള്ള ഒരു ഗ്രാമീണ കുടുംബത്തിൽ നിന്ന് വന്നവനുമായിരിക്കാം. ദൈവം അവനെ വിളിക്കുകയും അവൻ വീടുവിടുകയും മരുഭൂമിയിലേക്ക് പോകുകയും ദൈവത്തെയും അവന്റെ വചനത്തെയും പഠിച്ചിട്ട് പ്രവാചകനാകുകയും ചെയ്തിട്ടുണ്ടാകാം. യഹോവ അവനെ അപ്രകാരം ജനിപ്പിച്ചിരുന്നു. പ്രവാചകന്മാർ ഒരു കാലത്തേക്കുള്ള ദൂതനായി ജനിക്കുകയും ദൈവം തന്റെ മുന്നറിവിൽ കൂടെ ആ കാലത്തെ അറിയുകയും തന്റെ പ്രതിനിധിയെ പാപത്തെ വിളിച്ചു പറയുന്നതിനു വേണ്ടി അവിടെ കാക്കുകയും ചെയ്യുന്നു. ഈ മാതകമേറിയ പട്ടണം അവനെ സ്വീകരിക്കുമോ? അവിടെയുള്ള സ്ത്രീകൾ അവൻ പറയുന്ന ഈ കാര്യങ്ങൾക്ക് എന്തെങ്കിലും ശ്രദ്ധ കൊടുക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ആ പുരോഹിതന്മാർ അവനെ കേട്ടിട്ടുണ്ടാകുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഇല്ല ശ്രീമാൻ. അവൻ ഏതെങ്കിലും ഒരു സഭാ സംഘടനയിൽ നിന്ന് യാതൊരു ശുപാർശയുമില്ലായിരുന്നു. പരീശന്മാർ എന്നെ അയച്ചിരിക്കുന്നുവെന്ന് അവന് പറയാൻ കഴിയില്ലായിരുന്നു. സാധുക്യന്മാർ എന്നെ അയച്ചിരിക്കുന്നുവെന്നും അവന് പറയാൻ കഴിയില്ലായിരുന്നു. അവൻ യാതൊരു അധികാരപത്രവും വഹിച്ചിരുന്നില്ല. അവൻ ഏതെങ്കിലും ഒരു കൂട്ടം ജനങ്ങളിൽ നിന്ന് ഒരു കൂട്ടായ്മയുടെ കാർഡുമില്ലായിരുന്നു. അവന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ ഒരുക്കുന്നതിനായി ഒരു മുന്നോടി ഉണ്ടായിരുന്നില്ല. അവിടെ പരീശന്മാരെല്ലാവരും കൂടി ഒരു സംഘടനാ യോഗം വിളിച്ചുകൂട്ടുകയും ഒരു സുവിശേഷകരുടെ പ്രഭാത ഭക്ഷണവും അങ്ങനെ എല്ലാം കൂടി ഒരുമിച്ച് ചേർന്നിട്ട് ഒരു പ്രചാരണ പ്രവർത്തന യോഗം ഉറപ്പിക്കുകയും അവൻ വരുമെന്ന് അറിഞ്ഞിരിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ യാതൊരു കാര്യവുമില്ലായിരുന്നു. അവൻ അവർക്ക് അറിവില്ലാത്തവനായിരുന്നു. അവന്റെ പക്കൽ കൂട്ടായ്മയുടെ കാർഡില്ലായിരുന്നു. അവന്റെ പക്കൽ യോഗ്യതാ പത്രമില്ലായിരുന്നു. മനുഷ്യരിൽ നിന്നുള്ള യാതൊരു ശുപാർശയുമില്ലായിരുന്നു. എന്നാൽ അവന്റെ പക്കൽ യഹോവായ പ്രകാരം അരളി ചെയ്ത വചനമുണ്ടായിരുന്നു. അതാണ് സത്യപ്രവാചകന്റെ വഴി. അവന്റെ പക്കൽ യഹോവായ പ്രകാരം അരളി ചെയ്ത വചനമുണ്ടായിരിക്കുന്നു. അവന്റെ പക്കൽ യഹോവായ പ്രകാരം അരളി ചെയ്ത വചനമുണ്ടായിരുന്നുവെങ്കിൽ അത് നമ്മുടെ മനുഷ്യനിർമ്മിതമായ സകല സമ്പ്രദായങ്ങളിൽ നിന്നും വളരെയധികം വ്യത്യസ്തമായതാകുന്നു. അതായിരുന്നു എല്ലാമായിട്ട് അവൻ ആവശ്യമായിരുന്നത്. അവൻ ഈ രീതിയിൽ വരികയാണെങ്കിൽ അവനൊരു സഭയുടെ പേരിൽ വരും. അവൻ ദൈവത്താൽ അയക്കപ്പെട്ട രീതിയിൽ വരികയാണെങ്കിൽ യഹോവയുടെ നാമത്തിൽ വരും. അതുകൊണ്ട് ഒരു സത്യപ്രവാചകൻ എല്ലായ്പ്പോഴും യഹോവയുടെ നാമത്തിൽ വരുന്നു. എല്ലായ്പ്പോഴും അവൻ യഹോവയുടെ നാമത്തിൽ വരുന്നു. അവന് കൂട്ടായ്മയുടെ കാർഡുകൾ കാണിക്കാനുണ്ടായിരുന്നില്ല. എന്നാൽ ദൈവത്തിന്റെ വചനമുണ്ടായിരുന്നു. അതാണ് ദൈവം ജനങ്ങൾക്കായി അയച്ചിരിക്കുന്നത്. ജനങ്ങൾ തങ്ങൾക്ക് വേണ്ടി സഭാ സമുദായങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞിരുന്നു. അവർക്ക് വ്യത്യസ്തമായ വിഭാഗീയ കൂട്ടങ്ങൾ ഉണ്ടായിരുന്നു. അതാണ് ജനങ്ങൾ നിർമ്മിച്ചിരുന്നത്. എന്നാൽ ആമോസിന് അതില്ലായിരുന്നു. അവന് യഹോവായ പ്രകാരം അരളി ചെയ്ത വചനമുണ്ടായിരുന്നു. അതായിരുന്നു അവന്റെ പക്കൽ ഉണ്ടായിരുന്നത്. ഒരു ശബത്ത് ദിവസം രാവിലെ അവിടെ ഉണ്ടായിരുന്ന പുരോഹിതന്മാർ ഒരു ചെറിയ പ്രാർത്ഥനയും ഒരു ചെറിയ സമർപ്പണ യോഗവും മറ്റും നടത്തിയിട്ട് നേരെ തിരികെ വന്ന മഹാനായ മോശയെ കുറിച്ച് ചില കാര്യങ്ങൾ പറയുകയും അതുപോലെ ഒരിക്കൽ ജീവിച്ചിരുന്ന ഏതെങ്കിലും ചില മഹാന്മാരെ കുറിച്ച് പറയുകയും ചെയ്തിട്ടുള്ളതായി ഞാൻ ഊഹിക്കുന്നു. എന്നാൽ ആ ദിവസങ്ങൾ കടന്നുപോയി കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ പുതിയ രാഷ്ട്രപതിയെയും നമ്മുടെ പുതിയ ഭരണഘടനയും നിങ്ങൾ ജനങ്ങൾക്കറിയാമല്ലോ. അങ്ങനെ ഇപ്രകാരമുള്ള കുറച്ച് ചില കാര്യങ്ങൾ സംസാരിച്ചിട്ട് അവർ വീട്ടിലേക്ക് തിരികെ പോകുന്നു. എന്നാൽ ഇവിടെ ഇതാ, ഇതൊന്നും കാര്യമാക്കാത്ത ഒരു മനുഷ്യൻ കടന്നു വരുന്നു. അവൻ യഹോവ അരളി ചെയ്ത വചനവുമായി വരുന്നു. മനസ്സിലായില്ലേ? അതാണ് പ്രവാചകന്റെ വഴി. യാതൊരു സഹകരണവുമില്ല. അവൻ എന്താണ് അഭിമുഖീകരിക്കുന്നതെന്ന് അവൻ അറിഞ്ഞിരുന്നു. എല്ലാ കാര്യങ്ങളും അവന് വിരോധമായിരിക്കുമെന്ന് അവൻ അറിഞ്ഞിരുന്നു. അവർ അവനെ നിഷേധിക്കുമെന്നും ഉപേക്ഷികളെയെന്നും അവൻ അറിഞ്ഞിരുന്നു. എന്നാൽ അവൻ യഹോവയുടെ നാമത്തിൽ വന്നിരുന്നു. കാൽവരി അവനെ അഭിമുഖീകരിക്കുന്നുവെന്ന് യേശു അറിഞ്ഞിരുന്നു. എന്നാൽ അവൻ യഹോവയുടെ നാമത്തിൽ വന്നിരുന്നു. നോക്കൂ, അതാണ് ഒരു സത്യപ്രവാചകന്റെ വഴി. ആ ദേശത്തിന് വേണ്ടിയുള്ള യഹോവയുടെ വചനം അവന്റെ പക്കൽ ഉണ്ടായിരുന്നു. എന്നാൽ യഹോവയുടെ സത്യവചനം ജനങ്ങൾക്ക് വൈദേശികമായിരുന്നു. എന്നിരിക്കലും അത് അവരുടെ പക്കൽ ഉണ്ടായിരുന്നുവെന്ന് അവർ വിചാരിച്ചിരുന്നു. ഇത് വളരെ ആഴത്തിൽ കടക്കുന്നുണ്ടെന്ന് ഞാൻ ആശിക്കുന്നു. അവർ അത്രമാത്രം ഭക്തരും ഈശ്വര വിശ്വാസികളുമാണെന്ന് അവർ വിചാരിച്ചിരുന്നു. എന്നാൽ ദൈവത്തിന്റെ വചനം അവർക്ക് യോജിക്കാത്ത ഒരു കാര്യമായിരുന്നു. ഇന്നും അതുപോലെ തന്നെയാകുന്നു. ദൈവത്തിന്റെ യഥാർത്ഥ വചനം വെളിപ്പെട്ടിരിക്കുന്നത് വളരെയധികം പെന്തിക്കോസ്തുകാരായ ജനങ്ങൾക്ക് ഒരു വൈദേശികമായ കാര്യമായിരിക്കുന്നു. വചനത്തിന്റെ യഥാർത്ഥമായ വ്യാഖ്യാനവും കഷ്ടങ്ങളും ശാപങ്ങളും യഥാർത്ഥമായ ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും സ്വയം ക്രിസ്ത്യാനികളെന്നും വിശുദ്ധരെന്നും സഭയിലെ അംഗങ്ങളെന്നും വിളിക്കുന്ന വളരെയധികം ജനങ്ങൾക്ക് യോജിക്കാത്ത കാര്യമാകുന്നു. അവർക്കതറിയില്ല. അതവരോട് വിശദീകരിക്കുക. അങ്ങനെ ഒരു കാര്യം ഒരിക്കലും അവർ കേട്ടിട്ടില്ല. എന്നിരിക്കലും അവരുടെ സംഘടനാ സഭകൾ വളരുകയും അഭിവൃദ്ധി പ്രാപിക്കുകയും വലുതായി കൊണ്ടിരിക്കുകയും അംഗങ്ങൾ കൂടുകയും എല്ലാ വർഷവും കൂടുതൽ സഭാ സംഘടനകൾ ചേർക്കപ്പെടുകയും ചെയ്യുന്നു. അവരുടെ അടുക്കൽ എത്തുന്ന ഏതൊരു കാര്യവും ഈ വിഭാഗീയ കൂട്ടങ്ങളിൽ നിന്ന് വന്നതായിരിക്കണം എന്നവർ വിചാരിക്കുന്നു. തീർച്ചയായും അവർ അവനെ സ്വീകരിക്കുകയില്ല, ഇന്നും അത് ചെയ്യുകയില്ല. ദൈവത്തിന് ഈ കല്ലുകളിൽ നിന്ന് സത്യപ്രവാചകന്മാരെ എഴുന്നേൽപ്പിക്കാൻ കഴിയുമെന്നുള്ള കാര്യം അവർ പണ്ടേ മറന്നുപോയിരിക്കുന്നു. ദൈവത്തിന് വനത്തിൽ നിന്നും ഒരു കാട്ടു മനുഷ്യനെ എഴുന്നേൽപ്പിക്കാൻ കഴിയും. ദൈവത്തിന് ഈ കല്ലുകളിൽ നിന്നും തന്റെ വചനത്തിന് വേണ്ടി നിൽക്കുകയും അവന്റെ നാമത്തിൽ സത്യത്തെ പ്രവചിക്കുകയും ചെയ്യുന്ന മനുഷ്യരെ ഉയർത്താൻ കഴിയും. അവൻ വൃക്ഷത്തിന്റെ ചുവടിന് കോടാലി വെച്ചിട്ട് അതിന്റെ തുണ്ട് കഷ്ണങ്ങൾ എവിടെയും ചെന്ന് വീഴട്ടെ. നിങ്ങൾക്ക് സഹകരണമുണ്ടോ അല്ലെങ്കിൽ സഹകരണമില്ലയോ എന്നുള്ളത് അറിയാൻ കാര്യമാക്കുന്നില്ല. എന്നാൽ ഒരു സത്യപ്രവാചകന്റെ വഴി അതാകുന്നു. ചില ആളുകൾ അവർക്കത് എളുപ്പം കിട്ടിയിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അവർ എന്താണ് സംസാരിക്കുന്നതെന്ന് അവർക്കറിയില്ല. അവൻ പട്ടണത്തിലേക്ക് ഒരു കുതിരക്കോപ്പിട്ട് കെട്ടിയ ഒരു വലിയ രഥത്തിലിരുന്നല്ല വന്നത്. അവിടെ മഹാപുരോഹിതന്മാർ തന്റെ തലയിൽ വലിയ ഉയർന്ന തൊപ്പിയും മറ്റും വെച്ചുകൊണ്ട് വന്ന് അവന്റെ മുമ്പിൽ വണങ്ങിയിട്ട് ആദരണീയനായ ഡോക്ടർ ഇന്ന ഇന്ന ആൾ വരുന്നു എന്ന് പറഞ്ഞില്ല. അതേതെങ്കിലും ഒരു സഭാ സമുദായത്തിന്റെ ഒരുക്കമായിരിക്കണം. അതവരുടെ എല്ലാം രാജാവായവൻ വന്നതുപോലെയാകുന്നു. അവനൊരു പുൽത്തൊഴുത്തിൽ ഒരു പശുത്തൊഴുത്തിൽ ജനിച്ചു. ഒരാഡംബരമോ മഹിമയോ ഇല്ലാതെ അവൻ എളിമയോടെ ഒരു പുൽത്തൊഴുത്തിൽ ഒരു ശിശുവായി ജനിച്ചു വന്നു. ആമോസ് യഹോവയുടെ വചനത്തോടു കൂടെയല്ല വന്നത്, കാരണം അവൻ തന്നെ യഹോവയുടെ വചനമായിരുന്നു. ഏതൊരു ദൈവത്തിന്റെ വചനവും അതാ വ്യക്തിയല്ല, എന്നാൽ ഇത് ദൈവമാകുന്നു. യേശു പറഞ്ഞു, ഈ പ്രവൃത്തികളെല്ലാം ചെയ്യുന്നത് ഞാനല്ല, നീ ഒരു മനുഷ്യനായിട്ട് നിന്നെ തന്നെ ദൈവമാക്കുന്നു എന്നവർ പറഞ്ഞു. ഞാൻ ദൈവത്തിന്റെ പ്രവൃത്തികളെ ചെയ്യുന്നില്ലെങ്കിൽ എന്നെ വിശ്വസിക്കേണ്ട. എന്നാൽ പ്രവൃത്തികൾ സ്വയം അത് പറയുന്നെങ്കിൽ, നിങ്ങൾ എന്നെ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ പ്രവൃത്തികളെ വിശ്വസിക്കുക എന്നവൻ പറഞ്ഞു. ആമോസ് ദൈവത്തിന്റെ വചനം വഴിയിൽ കൂടെ നടക്കുകയായിരുന്നു. അവൻ അപരിഷ്കൃതനായി നടന്നിരുന്നു. ലോകത്തിന്റെ പരിഷ്കാരത്തിൽ നടന്നിരുന്നില്ല, അവൻ ആത്മാവിന്റെ ശക്തിയിൽ നടന്നിരുന്നു. അപ്രകാരമാണ് ദൈവത്തിന്റെ വചനം വരുന്നത്. അത് വിഭാഗീയ സഭകളുടെ വിശ്വാസ പ്രമാണത്താലോ ഏതെങ്കിലും സ്ത്രൈണ പ്രകൃതിയുള്ള ഒരു മനുഷ്യനിൽ കൂടെയോ അല്ല പ്രസംഗപീഠത്തിൽ വരുന്നത്. എന്നാൽ അത് ആത്മാവിന്റെ ശക്തിയാൽ ദൈവത്തെ ദേശത്തിനും മനുഷ്യർക്കും വെളിപ്പെടുത്തുന്നതിനായി വരുന്നു. അതാകുന്നു വ്യത്യാസം. എത്രമാത്രം വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ദൈവത്തിന് ഈ കല്ലുകളിൽ നിന്ന് സത്യപ്രവാചകന്മാരെ ഉയർത്താൻ കഴിയുമെന്നുള്ള കാര്യം നീണ്ട സമയമായി മറന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന് മനസ്സിലായിരിക്കുന്നു. അവർക്കതില്ല. അവരുടെ സഭാ സംഘടനകൾക്ക് ഒരു സത്യപ്രവാചകനെ ഒരുപ്പിക്കേണ്ട ആവശ്യമില്ല. കാരണം ഒരുപക്ഷെ അവർക്കത് കഴിയില്ലായിരിക്കാം. അത് കഴിയുമെങ്കിൽ പിന്നെ അതൊരു സഭാ സംഘടനയുടെ പ്രവാചകനായിരിക്കും. എന്നാൽ ദൈവം എഴുന്നേൽപ്പിക്കുന്നു. ദൈവം അവൻ ആഗ്രഹിക്കുന്നത് എടുക്കുന്നു. തന്റെ പ്രവൃത്തികളെ ചെയ്യുന്നതിന് സാധാരണയായി അവനൊന്നും എടുക്കാറില്ല. എന്നാൽ ദൈവമാണെന്നുള്ളതിനെ കാണിക്കുന്നു. ഒരു മനുഷ്യൻ ഗർവ് കാട്ടിക്കൊണ്ട് താൻ എന്തെങ്കിലും ഒരു വലിയ മനുഷ്യനാണെന്ന് ചിന്തിക്കുമ്പോൾ പിന്നെ ദൈവത്തിന് ആ മനുഷ്യനെ ഉപയോഗിക്കാൻ കഴിയില്ല. കാരണം വളരെയധികം ആത്മപ്രശംസ അവനിലുണ്ടായിരിക്കുന്നു. ഇന്ന് ക്രിസ്തീയ സഭകൾക്ക് പറ്റിയിരിക്കുന്ന കാര്യവും അത് തന്നെയാണ്. അവർക്കെന്തോ അറിയാമെന്ന് അവർ ചിന്തിക്കുന്നു. ആരെങ്കിലും തനിക്കെല്ലാം അറിയാമെന്ന് വിചാരിക്കുമ്പോൾ അവൻ അറിഞ്ഞിരിക്കേണ്ടതും അറിയില്ല എന്ന് ബൈബിൾ പറയുന്നു. ഇന്നത്തെ കുഴപ്പം എന്താണെന്നാൽ നമുക്ക് വളരെയധികം ആത്മപ്രശംസയും വളരെയധികം കാപട്യവും വളരെയധികം വിദ്യാഭ്യാസവും വളരെയധികം മതവും ഉണ്ടായിട്ട് ദൈവത്തിന്റെ വചനത്തിലുള്ള രക്ഷയെക്കുറിച്ച് യാതൊന്നും അറിയില്ല. അതേറ്റവും വേദനാപരമായ കാര്യമാകുന്നു. അതെ, ദൈവത്തിന് ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാമിന് മക്കളെ ഉണ്ടാക്കുവാൻ കഴിയുമെന്നും അല്ലെങ്കിൽ വചനത്തിന്റെ സത്യപ്രവാചകന്മാരെ എഴുന്നേൽപ്പിക്കാൻ കഴിയുമെന്ന് അവർ മറന്നിരിക്കുന്നു. അവർക്കേതെങ്കിലും ഒരു പ്രത്യേക വിദ്യാലയത്തിൽ നിന്നും പഠിച്ചിട്ട് വരേണ്ട ആവശ്യമില്ല. ദൈവം അവർക്കതിന്റെ പഠിപ്പ് കൊടുക്കുന്നു. അവർക്ക് കോളേജിൽ നിന്നും 4 ബിരുദത്തിന്റെ ആവശ്യമില്ല. അവർക്ക് കലയുടെ ബിരുദവും അവരുടെ ഡോക്ടർ ബിരുദവും അങ്ങനെയുള്ള യാതൊന്നിന്റെയും ആവശ്യമില്ല. അവർക്കതിന്റെ ആവശ്യമില്ല. ദൈവം തനിക്കിഷ്ടമുള്ള എന്തെങ്കിലും എടുക്കുകയും തന്റെ വചനത്തെ അതിലിടുകയും ചെയ്യുന്നു. അവനത് എങ്ങനെയാണ് ചെയ്യുന്നത്? അവനത് വെളിപ്പെടുത്തുകയും തെളിയിക്കുകയും ചെയ്യുന്നു. യേശു ഏത് സെമിനാരിയിൽ നിന്നാണ് വന്നതെന്ന് അവർക്ക് പറയാൻ കഴിഞ്ഞില്ല. അവൻ അങ്ങനെ യാതൊന്നും ഉണ്ടായിരുന്നില്ല. ഏത് സ്കൂളിൽ നിന്നായിരുന്നു വന്നത്? അവന് യാതൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിൽ എന്താണ് അവന്റെ കയ്യിലുണ്ടായിരുന്നത്? അവന്റെ പക്കൽ ദൈവമായിരുന്നു, അവൻ വചനമായിരുന്നു. അവർക്ക് ഏതെങ്കിലും ഒരു സ്കൂളിലേക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ദൈവം സ്കൂളിൽ നിന്നൊരു മനുഷ്യനെ ഒരിക്കലും എഴുന്നേൽപ്പിച്ചിട്ടില്ല. നിങ്ങൾ ചരിത്രത്തിൽ കൂടി കടന്നുപോയിട്ട് അവൻ എപ്പോഴെങ്കിലും അത് ചെയ്തിട്ടുണ്ടോ എന്ന് കണ്ടുപിടിക്കുക. അവൻ ചെയ്തിട്ടില്ല. അവൻ ഒന്നുമില്ലാത്തടത്ത് നിന്നും, യാതൊരു ആശയമില്ലാത്തടത്ത് നിന്നും എന്തെങ്കിലും എടുത്തിട്ട് അതിനെ കൊണ്ടുവന്ന് തന്റെ വചനത്തെ അതിൽ സ്ഥാപിക്കുകയും സ്വയം വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. ഇവിടെ അവൻ ആമോസിൽ ചെയ്തുകൊണ്ടിരുന്നത് അതായിരുന്നു. ആമോസിന്റെ വചനം ആ കാലത്ത് അവരുടെ നാളുകളിൽ തന്നെ ദൈവത്താൽ വെളിവാക്കപ്പെട്ടു. ആമോസിന്റെ വചനത്തെ, കർത്താവിന്റെ വചനം അവന്റെ പക്കൽ ഉണ്ടായിരുന്നുവെന്ന് ദൈവം തെളിയിച്ചു കാണിച്ചു. അവനിപ്പോൾ നമ്മളുടെ അടുക്കൽ വരികയാണെങ്കിൽ നമ്മുടെ ദേശവും നമ്മുടെ ജനങ്ങളും ഇതുപോലൊരു മനുഷ്യനെ സ്വീകരിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ബാപ്റ്റിസ്റ്റുകാർ ആമോസിനെ സ്വീകരിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? മെതഡിസ്റ്റുകാർ സ്വീകരിക്കുമോ? പ്രസ്ബിറ്റേറിയൻകാർ സ്വീകരിക്കുമോ? പെന്തിക്കോസ്തുകാർ സ്വീകരിക്കുമോ? കത്തോലിക്കാർ സ്വീകരിക്കുമോ? ഇല്ല ശ്രീമാൻ, ഇല്ല. അവൻ തീർച്ചയായും ചെയ്യുകയില്ല. ഒരു നിമിഷത്തേക്ക് നമുക്ക് അവനെ ഇവിടേക്ക് കടത്തിക്കൊണ്ടുവന്നിട്ട് അവർ അവനെ സ്വീകരിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ സഭകൾ ഇന്ന് അവനെ സ്വീകരിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കിക്കാണാം. ആദ്യത്തെ കാര്യം അവൻ ചെയ്യുന്നത് എന്താണെന്നാൽ അവൻ സകല സഭാ സംഘടനകളോടും വിയോജിക്കുമെന്നുള്ളതാണ്. കാരണം അത് വചനത്തിന് വിപരീതമാണ്. അതേ ശ്രീമാൻ, നമ്മുടെ സകലവിധ സ്ഥാപനങ്ങളെയും അവൻ കുറ്റം വിധിക്കും. അത് ശരിയാണ്. എല്ലാ മതസിദ്ധാന്തങ്ങളെയും ഉപദേശങ്ങളെയും വിഭാഗീയ സഭകളെയും അങ്ങനെയുള്ള മുഴുവൻ കാര്യങ്ങളെയും അവൻ ദോഷം വിധിക്കും. എനിക്ക് ചില പെന്തിക്കോസ്തുകാരായ മൂപ്പന്മാർ പറയുന്നത് ഊഹിച്ചു കാണാൻ കഴിയും. ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ, ആ മനുഷ്യനെ നമ്മുടെ പട്ടണത്തിൽ നമുക്ക് ആവശ്യമില്ല. പ്രസ്ബിറ്റേറിയൻകാരും ബാപ്റ്റിസ്റ്റുകാരും എന്ത് ചെയ്യുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? ഈ അജ്ഞനെ നമ്മുടെ ദേശത്ത് നമുക്ക് ആവശ്യമില്ല. അവൻ വെറുമൊരു കിറുക്കനല്ലാതെ മറ്റ്യാതൊന്നുമല്ല. അവർക്ക് അവനെ തെരുവിൽ നിന്ന് മാറ്റിക്കളയുന്നതിന് കഴിയുമെങ്കിൽ അവരൊരു കടലാസിൽ ഒപ്പിട്ട് അവനെ ജയിലിലാക്കി കളയും. എന്നാൽ അവിടെ നിങ്ങൾക്ക് അവനെ വെക്കാൻ കഴിയുമോ? ഹോ ഇല്ല. നിങ്ങൾക്ക് ദൈവവചനത്തെ കൂട്ടിലടയ്ക്കാൻ കഴിയില്ല. ഇല്ല, ഇല്ല. അതെങ്ങനെയായാലും പുറത്തുവരും. ഒരുവട്ടം അവർ അതിനെ കൂട്ടിലടയ്ക്കാൻ ശ്രമിച്ചപ്പോൾ കാരാഗ്രഹത്തിന്റെ വാതിലുകൾ ഒരു രാത്രിയിൽ തുറക്കപ്പെട്ടു. ഒരു വെളിച്ചം അവിടെ എത്തിയിട്ട് അവനെ വിടുവിച്ച് പുറത്തു കൊണ്ടുവന്നു. ഇല്ല, അവൻ നമ്മുടെ സ്ഥാപനങ്ങളുമായി തീർച്ചയായും യോജിക്കുകയില്ല. ശരി, അവൻ എന്ത് ചെയ്യാൻ തുടങ്ങും? അതവൻ തകർത്ത് കളയും. എന്തുകൊണ്ടെന്നാൽ അവൻ ഒരു ദൈവദാസനാകുന്നു. അവൻ നേരെ അതിന്റെ അടിസ്ഥാനത്തിലേക്ക് പോയിട്ട് തന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ അവിടെ നിന്ന് തുടങ്ങിയും നേരെ തിരികെ വന്ന് അതിന്റെ സകല മതസിദ്ധാന്തങ്ങളെയും തകർക്കുകയും തിരികെ അടിസ്ഥാനത്തിലേക്ക് പോവുകയും ചെയ്യും. എന്താണ് അടിസ്ഥാനം? ദൈവത്തിന്റെ വചനമാകുന്നു. ശരി, ആകാശവും ഭൂമിയും ഒഴിഞ്ഞുപോകും, എന്റെ വചനങ്ങളോ ഒഴിഞ്ഞുപോകുകയില്ല. അതിനാൽ അവൻ എല്ലാ വിഭാഗീയ സഭകളെയും എല്ലാ മതസിദ്ധാന്തങ്ങളെയും എല്ലാ ഉപദേശങ്ങളെയും അതിൽ നിന്നും വലിച്ചെടുത്ത് അതൊരു വശത്തേക്ക് എറിഞ്ഞു കളയും. അവൻ അതിനെ നിത്യതയിലേക്ക് പൊട്ടിത്തെറിപ്പിച്ചു കളയും. പെന്തക്കോസ്തുകാർ അവനെ സ്വീകരിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഇല്ല ശ്രീമാൻ. ബാപ്റ്റിസ്റ്റുകാരും പ്രസ്ബിറ്റേറിയൻകാരും സ്വീകരിക്കുമോ? ഇല്ല ശ്രീമാൻ. നാസറിൻകാരും പിൽഗ്രിം ഹോളിനെസ്സുകാരും സ്വീകരിക്കുമോ? അവർ അവനെ തീർച്ചയായും വെറുക്കും. ഒരു സുഖ സൗകര്യമുള്ള വാഹനത്തിൽ അവനെ പട്ടണത്തിലേക്ക് കൊണ്ടുവരുന്നതിനായി അവർ ചെന്ന് അവനെ കണ്ടുമുട്ടുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? സൂര്യൻ അവനെ മലമുകളിൽ ചുട്ടരിച്ചു കളയുന്നതിനായി അവർ പ്രാർത്ഥിക്കും. അവനെ പട്ടണത്തിൽ നിന്ന് പുറത്താക്കുന്നതിനായി വഴിയടച്ചു കളയുന്നതിനുള്ള ഏർപ്പാടുകൾ അവർ ചെയ്യും. ഈ കിറുക്കനെ നഗരത്തിൽ നിന്നും പുറത്താക്കുന്നതിനായി കൂടുതൽ സുവിശേഷികളുടെ യോഗങ്ങൾ പട്ടണത്തിൽ എല്ലായിടത്തുമായി നിങ്ങൾ ജീവിതത്തിൽ കണ്ടിട്ടുള്ളതിലും കൂടുതലായി കാണാൻ കഴിയും. എന്നിരിക്കലും അവന്റെ പക്കൽ യഹോവാരിൽ ചെയ്ത വചനമുണ്ടായിരിക്കുന്നു. നോക്കൂ, അതാണ് ഒരു സത്യപ്രവാചകന്റെ വഴി. അവൻ തീർച്ചയായും നിഷേധിക്കപ്പെട്ടിരിക്കും. അവൻ നേരെ അടിസ്ഥാനത്തിലേക്ക് ചെന്ന് തന്റെ പ്രചാരണ പ്രവർത്തനങ്ങളെ തുടരും. ഇപ്പോൾ മെതഡിസ്റ്റുകാരായ നിങ്ങൾ എല്ലാവരും വന്ന് എന്നെ സഹായിക്കുക, ബാപ്റ്റിസ്റ്റുകാരായ നിങ്ങളും ഇവിടെ ചുറ്റുപാടുമുള്ളവരെല്ലാം വരിക എന്ന് അവൻ പറയുകയില്ല. പെന്തിക്കോസ്തുകാരായ നിങ്ങൾ എല്ലാവരും ദൈവം വിളിക്കാൻ പോകുന്ന അവസാനത്തെ കൂട്ടർ നിങ്ങളാണെന്ന് അത് നിങ്ങൾ അവകാശപ്പെടുന്നു. നിങ്ങൾ എല്ലാവരും എന്റെ അടുക്കലേക്ക് വരിക, എന്റെ പ്രചാരണ പ്രവർത്തനങ്ങളെ നിങ്ങൾ സഹായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് അവന് പറയേണ്ട യാതൊരു ആവശ്യവുമില്ല. നിങ്ങൾ സ്നാനപ്പെടുത്തുന്നത് എങ്ങനെയാണ്? പരിശുദ്ധാത്മാവിന്റെ ആദ്യത്തെ തെളിവ് എന്താകുന്നു? അങ്ങനെയുള്ള ചോദ്യങ്ങൾ അവർ അദ്ദേഹത്തിന്റെ മുഖത്തേക്കെറിയും. അപ്പോൾ അവൻ ബൈബിളിലെ സത്യങ്ങളുമായിട്ട് വരുമ്പോൾ അവർ അവനെ തള്ളിക്കളയും. എന്നാൽ ഒരു സത്യപ്രവാചകന്റെ വഴി അതാകുന്നു, അവൻ അതെല്ലാമായിട്ട് ചേർത്ത് നിൽക്കേണ്ടി വരും. തീർച്ചയായും നാം അവനെ സ്വീകരിക്കുകയില്ല. ഇല്ല ശ്രീമാൻ, അവന്റെ യാതൊരു പ്രചാരണ പ്രവർത്തനങ്ങളും നമ്മുടെ ദേശത്തെങ്ങും അനുവദിക്കുകയില്ല. വാസ്തവമായിട്ടുമില്ല. കൊള്ളാം, നാം അവനെ സ്വീകരിക്കുകയില്ല. ഇല്ല ശ്രീമാൻ. എന്നാൽ അവൻ വന്ന് സഭയെ തിരികെ വചനത്തിലേക്ക് കൊണ്ടുവരും. കാരണം അടിസ്ഥാനം വചനമാകുന്നു. മറ്റാരെങ്കിലും മറ്റേതെങ്കിലും അടിസ്ഥാനത്തിൽ ഉറപ്പിച്ചാൽ അത് മുങ്ങുന്ന മണ്ണാകുന്നു. ഈ അടിസ്ഥാനത്തിന്മേൽ മാത്രം ദൈവം തന്റെ സഭയെ പണിയുന്നു. അത് അപ്പോസ്തോലന്മാരുടെ ഉപദേശമാകുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നതുപോലെ, ആരോ മരിച്ചുപോയ ആത്മാക്കളുടെ പാപമോചന സ്ഥാനത്തെക്കുറിച്ച് അവർ പറയുകയും വിശുദ്ധ ഫ്രാൻസിസിന്റെയും വിശുദ്ധ സിസിലിയയുടെയും മധ്യസ്ഥതയെക്കുറിച്ച് പറഞ്ഞിട്ട് അവർ ചില പ്രത്യേക ആളുകൾക്ക് വേണ്ടി അവർ മരിച്ചുപോയ ശേഷം പാപമോചനത്തിനായി പ്രാർത്ഥിക്കുന്നുവെന്നും അത്രമാത്രം അധികാരം കൊടുക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞു. അത് തിരുവെഴുത്ത് പ്രകാരമുള്ള അധികാരമല്ല. ജനങ്ങൾക്ക് ഇതിന് യാതൊരു അധികാരവുമില്ല. അപ്പോസ്തോലന്മാർക്ക് തിരുവെഴുത്ത് പ്രകാരം അധികാരമുണ്ടായിരുന്നു. അതവർക്ക് വിരോധമായിട്ടുള്ളതാണെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അത് കള്ളമാണ്. ഞാനും ഒരു പാപമോചനത്തിന്റെ സ്ഥാനത്തെ വിശ്വസിക്കുന്നു. എന്നാൽ അതിപ്പോഴാകുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം പ്രാണനെ ശുദ്ധീകരിക്കുന്നു. പാപമോചനം എന്ന് വെച്ചാൽ ശുദ്ധീകരണമാകുന്നു. നിങ്ങൾ എന്തെങ്കിലും തെറ്റായിട്ട് പ്രവർത്തിച്ചു എന്ന് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ അനുദപിക്കുകയും കരയുകയും ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിട്ട് അത് നിങ്ങളിൽ നിന്നും ശുദ്ധീകരിക്കുന്നു. ആ സർപ്പത്തെ ബന്ധിക്കുന്നതിനെ കുറിച്ച് ഞാൻ എല്ലായ്പ്പോഴും അറിയാൻ ആഗ്രഹിച്ചിരുന്നതിനെ പറ്റി കർത്താവ് എനിക്കൊരു ദർശനം നൽകിയപ്പോൾ ആരോ എന്നെ പരിഹസിക്കുക പോലും ഉണ്ടായി. എന്റെ ജീവിതത്തിൽ എല്ലാമായിട്ട് അത് ഞാൻ ആഗ്രഹിച്ചിരിക്കുമ്പോൾ ഞാൻ അതുമായി പ്രകാരം എങ്ങനെ പുറത്തേക്ക് പോകുമെന്ന് ആശ്ചര്യപ്പെട്ടിരുന്നു. അതിനുശേഷം ഞാൻ ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും തുടങ്ങി. നീ അതെന്തിനു വേണ്ടി ചെയ്യുന്നുവെന്ന് അവൻ ചോദിച്ചു. അവിടെ വെച്ച് അവൻ പറഞ്ഞു, ഞാൻ അത്രയും അധികം സത്യസന്ധനല്ല എന്ന്. എനിക്കിപ്പോൾ വന്ന് സ്വയം ശുദ്ധീകരിക്കേണ്ടിയിരിക്കുന്നു. അത് നിങ്ങൾ മരിക്കുന്നതുവരെ കാത്തിരുന്നതിന് ശേഷം ഏതെങ്കിലും ഒരു പുരോഹിതൻ വന്ന് നിങ്ങളെ ശുദ്ധീകരിക്കുകയല്ല, നിങ്ങളുടെ ആത്മാക്കളെ ഇപ്പോൾ ശുദ്ധീകരിക്കുക. എന്നാൽ നോക്കുക, അവൾ അതിനെ അധികാരപ്പെട്ട വചനത്തിൽ നിന്നും എടുത്തു മാറ്റിയിട്ട് മനുഷ്യനിർമ്മിതമായ മതസിദ്ധാന്തങ്ങളുടെ കയ്യിലേക്ക് സഭയിൽ കാശുണ്ടാക്കുന്നതിനായി കൊടുത്തിരിക്കുന്നു. കാരണം അവർ ലോകപരമായ കാര്യങ്ങളെ നോക്കുകയും ലൗകിക സഭയെയും വലിയ ശക്തികളെയും രാഷ്ട്രീയ ശക്തികളെയും നോക്കുന്നു. എന്നാൽ ദൈവം തന്റെ വചനത്തെ നോക്കുന്നു. ദൈവത്തിന്റെ വചനത്തിന് വിപരീതമായിട്ടുള്ള ഏത് വചനവും തെറ്റാകുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം അത് വചനമായിരിക്കണം, അല്ലെങ്കിൽ യാതൊന്നുമല്ല. അതേ ശ്രീമാൻ, അതേ ശ്രീമാൻ. അവൻ നേരെ അടിസ്ഥാനത്തിലേക്ക് പോകും. അവൻ ഈ കാര്യങ്ങളെ വലിച്ചു കീറി തുണ്ടമാക്കും. അവനത് ചെയ്യേണ്ടിയിരിക്കുന്നു. ഈ നാമോസ് ഇവിടെ ഉണ്ടായിരിക്കുന്നുവെങ്കിൽ അവൻ മറ്റ് യാതൊന്നും ചെയ്യാൻ കഴിയുകയില്ല. കാരണം ഓർക്കുക, അവൻ ദൈവത്തിന്റെ സത്യപ്രവാചകനാകുന്നു. അവന്റെ അടുക്കൽ വചനമെത്തുന്നു. അവന് ദൈവത്തിന്റെ വചനത്തിലേക്ക് മാത്രം തിരികെ പോകേണ്ടിയിരിക്കുന്നു. ആ ദേശത്തുള്ള സകല പെന്തിക്കോസ്തുകാരും കൂടി ഒരുമിച്ച് കൂടിയിട്ട് അവനോട്, യജമാനനായ ആമോസേ, നിന്നെ ഒരു പ്രവാചകനായി ഞങ്ങൾ വിശ്വസിക്കുന്നു, എന്നാൽ നീ വചനത്തിന് പുറത്തായിരിക്കുന്നു, ഞങ്ങൾ നിന്നെ നേരെയാക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് പറഞ്ഞാലും അവൻ അതൊരു കാര്യമാക്കിയില്ല. അവൻ വചനത്തോടൊപ്പം തന്നെ നിൽക്കും. മറ്റു യാതൊന്നും ചെയ്യാൻ അവന് കഴിയില്ല. കാരണം അവനൊരു പ്രവാചകനാകുന്നു. അവനവരുടെ സഹകരണത്തിന്റെ ആവശ്യമില്ല. അവന്റെ പക്കൽ ഒരു സന്ദേശമുണ്ട്. പിതാവിനിക്ക് നൽകിയിട്ടുള്ളതൊക്കെയും എന്റെ അടുക്കൽ വരും. അതിനാൽ അവൻ വചനം പ്രസംഗിക്കാൻ പോവുകയാണ്. അത് ബൈബിളിൽ ചെയ്തിരിക്കുന്നത് പോലെ അവൻ ചെയ്യുന്നതാണ്. ആ കാരണത്താൽ അവർ അവനെ ഉപേക്ഷിച്ചു കളയും. അത് ശരിയാണ്. അതെന്തായിരുന്നാലും അതൊരു കാര്യമല്ല. ദൈവത്തിന്റെ വചനം, വചനത്തിന്റെ വ്യാഖ്യാനം, ശരിയായ വ്യാഖ്യാനം പ്രവാചകന്റെ അടുക്കൽ എത്തുന്നു. ഇസ്രായേൽ എല്ലായ്പ്പോഴും അവരുടെ പാതയിൽ നിന്ന് തെറ്റിയിട്ട് ദൈവം അവർക്ക് വചനത്തെ വ്യാഖ്യാനിക്കുന്നതിനായി അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും കൂടി ഒരു പ്രവാചകനെ അയച്ചിരുന്നു. അവർ അതെങ്ങനെ അറിഞ്ഞിരുന്നു? ദൈവം പറഞ്ഞു, ഈ പ്രവാചകൻ പ്രവചിക്കുകയും അത് സംഭവിക്കുകയും ചെയ്താൽ അവൻ ശരിയാണ്. അവൻ തന്റെ പ്രവാചകന്മാരെ അവർ ശരിയായിരുന്നുവെന്ന് തെളിയിച്ചു കാണിച്ചിരുന്നു. യേശു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്ന ഏവനും ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെയും ചെയ്യും. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. അപ്രകാരം നിങ്ങൾ അതറിയും. അവർ കർത്താവിന്റെ പ്രവാചകനെന്ന് അവകാശപ്പെട്ടിട്ട് ദൈവത്തിന്റെ വചനത്തെ എങ്ങനെ നിഷേധിക്കാൻ കഴിയും? ഒരു വ്യക്തി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ, അത് വെറും സ്ഥാനപ്പേരുകൾ മാത്രമായിരിക്കെ സ്ഥാനപ്പെടുത്തുകയും അവരുടെ സിദ്ധാന്തത്തെ താങ്ങുന്നതിനായി ബൈബിളിൽ ഒരു തിരുവെഴുത്ത് പോലും ഇല്ലാതിരിക്കെ യേശു ക്രിസ്തുവിന്റെ നാമത്തെ എങ്ങനെ നിഷേധിക്കുവാൻ കഴിയും? ഒരുപക്ഷെ ഞാൻ കഠിനവും വിമർശനപരവുമാകാനിടയുണ്ട്. എന്നാൽ അപ്രകാരമാകേണ്ട സമയമായിരിക്കുന്നു. അത് സത്യമാണ്. ജനങ്ങൾ എന്ന് ക്രിസ്ത്യാനികളെന്ന് അവകാശപ്പെട്ടിട്ട് ഇവിടെയുള്ള എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി ഓടുകയും സ്ത്രീകൾ വട്ടത്തിൽ മുടികത്തിരിക്കുകയും ഇറക്കം കുറഞ്ഞ നിക്കറുകൾ ധരിക്കുകയും സിഗരറ്റ് വലിക്കുകയും ഏത് തരത്തിലും പെട്ട ചലച്ചിത്രങ്ങൾ കാണാൻ ഓടുകയും അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനും എങ്ങനെ കഴിയും? അത് പരിശുദ്ധാത്മാവാണോ എന്ന് എനിക്ക് പറഞ്ഞു തരിക. എന്നോട് ഒരിക്കലും അത് പറയരുത്. അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ കഴിയാവുന്നതായിട്ട് അവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തെ അവന്റെ വയറ്റിൽ അസുഖപ്പെടുത്തുകയാണ്.
I'm sure you understand.
നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെന്ന് എനിക്ക് തീർച്ചയാണ്. എന്നിട്ട് നിങ്ങളെ തന്നെ അപ്രകാരം വിളിക്കുന്നു. അങ്ങനെ ഒരു കാര്യത്തിന് എങ്ങനെ കഴിയും? അവരുടെ ഫലങ്ങളാൽ അവർ തിരിച്ചറിയപ്പെടും. അവൻ സകല മുടി കത്തിച്ച സ്ത്രീകളെയും ദോഷം വിധിച്ചിട്ട് പൊട്ടിത്തെറിപ്പിക്കും. അവന് മറ്റെന്തെങ്കിലും ചെയ്യാൻ എങ്ങനെ കഴിയും? അവനൊരു പ്രവാചകനാകുന്നു, അത് വചനമാകുന്നു. അവനവരെ നിങ്ങൾ ഇസബേലുകാരികൾ എന്ന് വിളിക്കും. അവനവരോട് പരുഷമായിരിക്കും. എന്തുകൊണ്ടാണ്? അവനൊരു പ്രവാചകനാകുന്നു, അവന് വചനത്തോടൊപ്പം നിൽക്കേണ്ടതുണ്ട്. അത് ശരിയാണ്. അവർ നിർത്തുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഇല്ല, ഇല്ല ശ്രീമാൻ. അവർ പറയും, ഇതൊരു മതഭ്രാന്തനാകുന്നു. ബൈബിളിലുള്ള പഴയ പൗലോസ് എന്ന സ്ത്രീ വിരോധിയെ പോലെ ഇവനും മോശമാകുന്നു. നിങ്ങൾ ഒരു കൂട്ടം കപടനാട്യക്കാരായ നാമമാത്രക്കാരായ ക്രിസ്ത്യാനികളാകുന്നു. നിങ്ങൾ എത്ര വിശുദ്ധരായി ജീവിക്കാൻ ശ്രമിച്ചാലും അതിനിതുമായിട്ട് യാതൊന്നും ചെയ്യാനില്ല. നിങ്ങൾ ദൈവത്തിന്റെ വചനവുമായിട്ട് ഒത്തുചേരാതെ അതിനെ നിഷേധിക്കുന്നിടത്തോളം നിങ്ങളൊരു പാപിയും ഒരു അവിശ്വാസിയുമാകുന്നു. അത് തന്നെ അവൻ പറഞ്ഞിരിക്കും. അവൻ വൃക്ഷത്തിന്റെ ചുവടിന് നേരെ കോടാലി വയ്ക്കും. അവൻ യാതൊന്നും ഇട്ടുകളയുകയില്ല. അവനൊരു പ്രവാചകനാകുന്നു, അത് സത്യപ്രവാചകന്റെ വഴിയാകുന്നു. ആര് തന്നെയായാലും അത് പരിഗണിക്കാതെ അവർ വചനത്തോടൊപ്പം നിൽക്കും. അത് അവരുടെ സ്വന്തം അമ്മയായാലും അപ്പനായാലും യാതൊരു വ്യത്യാസവും ഉണ്ടാക്കുന്നില്ല. യേശു അങ്ങനെ ചെയ്തു. അവളെ അമ്മയെന്ന് പോലും അവൻ വിളിച്ചിരുന്നില്ല. അവൾ മാതാവായിരുന്നില്ല, അവൻ ദൈവമായിരുന്നു. ദൈവത്തിന് മാതാവില്ല, അവനുണ്ടെങ്കിൽ പിന്നെ അവന്റെ പിതാവ് ആരാകുന്നു? അവനവരെ കുറ്റം വിധിച്ച് പൊട്ടിത്തെറിപ്പിക്കും. അവൻ സകല വിഭാഗീയ സഭകളെയും ദോഷം വിധിക്കും, കാരണം അവയിൽ ഒന്നുപോലും വചനത്തിന്മേൽ സ്ഥാപിക്കപ്പെട്ടിട്ടില്ല. എനിക്കൊരെണ്ണം പോലും കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. അവർ സംഘടിക്കുന്ന ഉടനെ തന്നെ അവർ വചനത്തിന് വിരോധമായിരിക്കുന്നു. അതുകൊണ്ട് വചനം ദോഷിയാക്കുന്നതിനെ പ്രവാചകന് അനുഗ്രഹിക്കാൻ കഴിയുമോ? എന്നിരിക്കലും തന്റെ സഹോദരനെ വേദനിപ്പിക്കുന്നതിനായി അവനത് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. എന്നിരിക്കലും അവനത് ചെയ്തിരിക്കണം, കാരണം അവനൊരു പ്രവാചകനാകുന്നു. അവൻ സത്യവചനത്തിന്റെ പ്രതിനിധിയാകുന്നു. കൂടാതെ ആ വചനത്തിൽ നിന്ന് നീങ്ങി മാറുന്നതിന് യാതൊരു വഴിയുമില്ല. അത് ചട്ടത്തിന്മേൽ ചട്ടവും നിയമത്തിന്മേൽ നിയമവുമാകുന്നു. ഞാൻ എന്താണ് അർത്ഥമാക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ? ഒരു സത്യപ്രവാചകന്റെ വഴിയാകുന്നു. കർത്താവെ, നീ എന്നെ ഒരു പ്രവാചകനാക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് വന്നിട്ട് പറയും. അവനത് ചെയ്യുകയില്ല. ഇല്ല, അവനത് ചെയ്യുകയില്ല. അവൻ സഭയുടെ സകല അസാൻമാർഗികമായ പെരുമാറ്റങ്ങളെ ദോഷം വിധിക്കും. അവരുടെ ബംഗോ പാർട്ടികളും കൂടാതെ ചീട്ടുകളിയുടെ പാർട്ടികളും സൂപ്പിന്റെ അത്താഴവും അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളെയും അവൻ ദോഷം വിധിക്കും. ഈ കാര്യങ്ങൾ കടന്നു വന്നിരിക്കുന്ന നരകത്തിലേക്ക് അതിനെ പൊട്ടിത്തെറിപ്പിച്ചു കളയും. നിങ്ങൾ അവനെ സ്വീകരിക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഇല്ല, സഭയിന്ന് അവനെ സ്വീകരിക്കുകയില്ല. പെന്തക്കോസ്തുകാർ അവനെ സ്വീകരിക്കുമോ? അവനവരുടെ ഇടയിലേക്ക് കടന്നു ചെന്നിട്ട് പറയും, മുടി കത്തിച്ച ഒരു കൂട്ടം ഇസബേലുകാരെ, നിങ്ങൾക്ക് യഹോവായി പ്രകാരം അരളി ചെയ്യുന്നു എന്നുള്ളത് എന്താണ് അർത്ഥം വെക്കുന്നതെന്ന് അറിയില്ലേ? ശരീരത്തോട് പറ്റിച്ചേർന്ന ചെറിയ വസ്ത്രങ്ങളും മറ്റും ധരിച്ചുകൊണ്ട് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾ ഓരോ ദിവസവും നൂറോളം മനുഷ്യരുമായിട്ട് വ്യഭിചാര കുറ്റത്തിൽ ദോഷിയാക്കപ്പെടുന്നുവെന്ന് നിങ്ങൾക്കറിയില്ലേ? അത് തന്നെ അവൻ അവരോട് പറയും. നിങ്ങൾ പറയും, ആ പഴഞ്ചൻ ആശയക്കാരനായ കഷണ്ടി തലയനായ നരച്ച ഈ മനുഷ്യനെ പ്രസംഗപീഠത്തിൽ നിന്നും പുറത്താക്കി കളയുക. നമുക്ക് ട്രസ്റ്റിമാരുടെ സമിതിയെ കാണാം. മൂപ്പന്മാർ, അവനെ പുറത്താക്കി കളയുക. ഒരു കൂട്ടം അരിഷ്ടരായ കപട വിശ്വാസികളെ, അത് ശരിയാണ്. ആമോസ് അതിനെ അങ്ങനെ തന്നെ വിളിക്കും. അപ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ, ഞങ്ങൾ ഈ കൂട്ടത്തിൽ ഉൾപ്പെടുന്നു, ഞങ്ങൾ ആ കൂട്ടത്തിൽ ഉൾപ്പെടുന്നു എന്ന് പറയും. നിങ്ങൾ നിങ്ങളുടെ പിതാവായ പിശാചിൽ നിന്നുമാകുന്നു. അവനാണ് വചനത്തെ നിഷേധിക്കുന്നത്. ഞങ്ങൾ അന്യഭാഷ സംസാരിച്ചിട്ടുണ്ട് എന്ന് പറയും. എന്നിട്ട് നിങ്ങളുടെ മുടി കത്തിരിക്കുകയും ചെയ്യുന്നു. സ്ത്രീ തലമുടി ഇപ്രകാരം കത്തിരിച്ചു കളഞ്ഞിട്ട് പ്രാർത്ഥിക്കുന്നത് ലജ്ജാകരമായ കാര്യമാണെന്ന് ബൈബിൾ പറയുന്നു. എന്നിട്ട് നിങ്ങളെ തന്നെ ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കുന്നു. നിങ്ങൾക്ക് ലജ്ജിക്കേണ്ടതുണ്ട്. എവിടെയെങ്കിലും ഒരു മൂലയിൽ കടന്നുകൂടിയിട്ട് ദൈവത്തോട് നിരപ്പിലായിക്കൊള്ളുക. നിങ്ങൾ ഇറക്കം കുറഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങി നിവർന്നു കിടക്കുമ്പോൾ തെറ്റും ശരിയും എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കെ തന്നെ നിങ്ങൾ ഓരോ ദിവസവും നൂറോളം മനുഷ്യരുമായി വ്യഭിചാരം ചെയ്യുന്നു. യേശു അപ്രകാരം പറഞ്ഞു, സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവനെല്ലാം ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്തുപോയി. അവൾ തന്നെ സ്വയം അവളെ ഇപ്രകാരം പ്രദർശിപ്പിച്ചിരിക്കുകയും നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ അത് ചെയ്യുകയും ചെയ്തു. നിങ്ങൾ ലോകകാര്യങ്ങളോട് മരിച്ചിരിക്കുന്നു. ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നതുപോലെ തന്നെ നിങ്ങൾ അതിൽ നിന്നും വേർതിരിക്കുന്നു. നിങ്ങൾ ലജ്ജയാൽ മുഖം തിരിച്ചു കളയുന്നു. സ്ത്രീയെ മോഹിച്ചുകൊണ്ട് അവളുടെ പിന്നാലെ പോകുന്നതിന് പകരം ഇതുപോലെയുള്ള പാപത്തിന്റെ ഭയങ്കരമായ കാര്യങ്ങളെ കാണുമ്പോൾ നിങ്ങളുടെ കണ്ണുകൾ നേരിയതാകും. പുരുഷന്മാരെ, നിങ്ങൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് നിങ്ങളെ തന്നെ ഒരു ക്രിസ്ത്യാനി എന്ന് വിളിക്കുന്നുവോ? അത് തന്നെ അവൻ നിങ്ങളോട് പറയും. ഇന്ന് രാവിലെ സമയം ഞാൻ അവന്റെ വാക്കുകൾ എടുക്കാൻ ശ്രമിക്കുകയാണ്. ഇത് അവന്റെ വാക്കുകളായിരിക്കും, കാരണം അവനൊരു സത്യപ്രവാചകനാണെന്ന് ഓർക്കുക. അവന് വചനത്തോടൊപ്പം നിൽക്കേണ്ടത് ആവശ്യമാകുന്നു. ഞാൻ അവന്റെ വാക്കുകളെ ഉദ്ധരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. കാരണം നിങ്ങൾ അവനെ കൊണ്ടുവരികയാണെങ്കിൽ അവൻ വചനമാകുന്നു. എങ്കിൽ വചനം സ്വയം എവിടെയായിരിക്കുന്നു? നിങ്ങൾക്ക് മനുഷ്യനിവിടെ ഉണ്ടായിരിക്കില്ല, എന്നാൽ അവന്റെ വചനമുണ്ടായിരിക്കും, കാരണം അവന്റെ പക്കൽ യഹോവയുടെ വചനമുണ്ടായിരിക്കുന്നു. മനുഷ്യ നിർമ്മിതമായ സകല ഉപദേശങ്ങളെയും പിതാവുപുത്രൻ പരിശുദ്ധാത്മാവിന്റെ നാമത്തിലുള്ള സ്നാനം മാതിരിയുള്ള കാര്യങ്ങളെയും അവൻ കുറ്റം വിധിക്കും. അവൻ ആ കാര്യങ്ങളെ നേരെ നിത്യത്തിലേക്ക് കൊണ്ടുവന്നേറിയും. അവനത് നശിപ്പിച്ചു കളയും, അതിനാൽ അതിന്റെ മണം പോലും അവശേഷിക്കുകയില്ല. അതെ ശ്രീമാൻ, ഈ കാര്യത്തിന്മേൽ എത്ര സഭകൾ അവനെ ഇന്ന് രാവിലെ സ്വീകരിക്കും? അപ്പോൾ യേശുനാമക്കാരായ ഈ കൂട്ടർ പറയും, ഓ, ഈ കാര്യത്തിന്മേൽ ഞങ്ങൾ അവനെ സ്വീകരിക്കും. അപ്പോൾ നിങ്ങളുടെ സംഘടനാ സഭയെ അവൻ പൊട്ടിത്തെറിപ്പിക്കും. അത് ശരിയാണ്. നിങ്ങളുടെ തലമുടി കത്തിരിച്ച സ്ത്രീകളുമായിട്ട് നിങ്ങൾ അതുണ്ടാക്കി വെച്ചിരിക്കുന്നു. അത് ശരിയാണ്. നിങ്ങളുടെ പുരുഷന്മാർ പ്രവർത്തിക്കുകയും പെരുമാറുകയും ചെയ്യുന്ന രീതി അതാകുന്നു. അത് ശരിയാണ്. ഒരു പ്രവാചകനായിരിക്കുന്നത് ഒരു നല്ല കാര്യമാണെന്ന് വളരെയധികം ജനങ്ങൾ പറയും. നിങ്ങൾ നിങ്ങൾക്കുള്ളതെല്ലാം ലോകത്തിന് വിറ്റിട്ട് ദൈവത്തോടും അവന്റെ വചനത്തോടും കൂടെ നിൽക്കുകയാണെങ്കിൽ പിന്നെ അത് നല്ലതാണ്. ഇല്ല, യാതൊരു കാരണവശാലും നമ്മുടെ വിഭാഗീയ സഭകൾ അവനെ ഇന്ന് സ്വീകരിക്കുകയില്ല. നമുക്ക് അവനോട് ചെയ്യുവാനോ യാതൊന്നും തന്നെ ഇല്ല എന്നുള്ളത് ഒരു തീർച്ചയായ കാര്യമാകുന്നു. അവനത് പൊട്ടിത്തെറിപ്പിക്കുന്നത് ശ്രദ്ധിക്കുക. നിങ്ങൾ വിശ്വസിക്കുന്നുവെന്ന് അവകാശപ്പെടുന്ന അതേ ദൈവം തന്നെ നിങ്ങളെ നശിപ്പിച്ചു കളയും എന്നവൻ പറഞ്ഞു. അതിനെക്കുറിച്ച് എന്തായിരിക്കും ചെയ്യുന്നത്? പെന്തക്കോസ്തുകാർ വിശ്വസിക്കുന്ന അതേ ദൈവം അവർ ചെയ്യുന്ന അസാൻമാർഗിക പ്രവൃത്തികൾക്കും അത് ചെയ്യാൻ അനുവദിക്കുന്നതിനെയും അവർ വിശ്വസിക്കുന്ന അതേ ദൈവം തന്നെ ഈ സഭാ സംഘടനകളുടെ മേൽ ന്യായവിധി കൊണ്ടുവരും. അതാണ് യഥാർത്ഥമായിട്ടും ആമോസ് അവരോട് പറഞ്ഞത്. ഹോ, അവർ പറഞ്ഞു, ഞങ്ങൾക്ക് അബ്രഹാമുണ്ട്, ഞങ്ങൾക്ക് ഇതുണ്ട്, ഞങ്ങൾക്ക് ന്യായപ്രമാണമുണ്ട്, ഞങ്ങൾക്ക് പുരോഹിതന്മാരുണ്ട്, ഞങ്ങൾക്ക് പ്രവാചകന്മാരുണ്ട്. ഓ സഹോദര, അവൻ നേരെ നോക്കിയിട്ട് ഈ വചനത്തെ അവരുടെ മേൽ പ്രഹരിക്കുമ്പോൾ ആ കണ്ണുകൾ നേരിയതായിരുന്നു. അതെ ശ്രീമാൻ, തീർച്ചയായും അവനവനെ സ്വീകരിക്കുകയില്ല. ഇല്ല ശ്രീമാൻ, അവരുടെ മനുഷ്യനിർമ്മിതമായ ഉപദേശങ്ങളോടുകൂടി അവരെ നശിപ്പിച്ചു കളയുമെന്ന് അവൻ പറഞ്ഞു. അത് തന്നെ അവൻ ഇന്ന് നിങ്ങളോട് പറയുന്നു. അവൻ അന്ന് പറഞ്ഞിരുന്നതുപോലെ തന്നെ ഇന്ന് പറയും. നിങ്ങൾ നിങ്ങളുടെ ദൈവത്തിന് വേണ്ടി പണിയുന്ന ഒരുപക്ഷെ കോടിക്കണക്കിന് ഡോളർ ചിലവഴിച്ച് പണിയുന്ന കെട്ടിടങ്ങളെയും നിങ്ങളുടെ യഹോവയ്ക്ക് പണിയുന്ന പുണ്യസ്ഥലങ്ങളെയും നിങ്ങൾ സ്നേഹിക്കുന്നതെന്ന് അവകാശപ്പെടുന്ന യഹോവയായ ദൈവം നിങ്ങളെ തന്നെയും നശിപ്പിച്ചു കളയും, കാരണം നിങ്ങൾ വചനത്തെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇന്നും അതേ കാര്യം തന്നെയാകുന്നു. അമേരിക്ക സേവ ചെയ്യുന്നുവെന്ന് അവകാശപ്പെടുന്ന അതേ ദൈവം തന്നെ ഈ ദേശത്തിന്മേൽ ന്യായവിധി കൊണ്ടുവന്ന് അതിനെ നശിപ്പിച്ചു കളയും. ഇതത്രമാത്രം ആഴത്തിൽ ഇറങ്ങിയിട്ട് നിങ്ങൾ ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും ആടപ്പെടുകയില്ല എന്ന് ഞാൻ ആശിക്കുന്നു. നിങ്ങളുടെ മനുഷ്യനിർമ്മിതമായ സിദ്ധാന്തങ്ങളാലും അസാൻമാർഗിക ജീവിതത്താലും നിങ്ങളുടെ ജീർണതയാലും ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് അകന്നു മാറിയിട്ട് നിങ്ങൾ സ്നേഹിക്കുന്നുവെന്ന് നിങ്ങൾ അവകാശപ്പെടുന്നവൻ തന്നെ ഏതെങ്കിലും ഒരു ദിവസം നിങ്ങളെ നശിപ്പിച്ചു കളയും. ഇത് യഹോവ പ്രകാരം അരുളിച്ചെയ്തതാകുന്നു. അവർക്ക് വേണ്ടി മറ്റു യാതൊന്നും അവശേഷിച്ചിട്ടില്ല. വചനത്തോട് ഒത്തു നിന്നുകൊണ്ട് അവരോട് സുവിശേഷം പ്രസംഗിക്കുക, ദേശം മറികടന്നു ചെന്ന് സത്യം അവരോട് പറയുക. അപ്പോൾ സുവിശേഷകർ വഴക്കെടുക്കുകയും ബഹളം വെച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്നു. ആ മനുഷ്യൻ ദോഷം വിധിക്കപ്പെടുന്നു. സഭാ സംഘടനകൾ നിങ്ങളെ പുറത്താക്കി കളയുന്നു. സ്ത്രീകൾ അവരുടെ തല കുലുക്കിക്കൊണ്ടു പോവുകയും അവരുടെ തലമുടി വളരുവാനിടയാക്കുകയുമില്ല. ഓരോ വർഷം കഴിയും തോറും അതേ വസ്ത്രങ്ങൾ തന്നെ ധരിച്ചുകൊണ്ടു പോകുന്നു. അവർ താറാവിന്റെ മേൽ വെള്ളമൊഴിക്കുന്നത് പോലെയാണ്. എന്നിട്ട് നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് അവകാശപ്പെടുന്നുവോ? യേശു പറഞ്ഞു, നിങ്ങൾ ഉപയോഗിക്കുന്ന സമ്പ്രദായത്താൽ ദൈവകൽപ്പന നിങ്ങൾ ദുർബലമാക്കുന്നു. അതാകുന്നു ഒരു സത്യപ്രവാചകന്റെ വഴി. അതൊരെളുപ്പ വഴിയല്ല. ഇതെല്ലാവരും വിചാരിക്കുന്നത് പോലെ മേലോട്ടും താഴോട്ടും ചാട്ടമോ നിലവിളിയോ എല്ലാവരും നിങ്ങളെ തോളത്ത് കയറ്റുകയോ അല്ല. അത് നിങ്ങൾ ഒരു സത്യപ്രവാചകനല്ല എന്ന് തെളിയിക്കുന്നു. അത് നിങ്ങൾ സംസാരിക്കുന്ന കാര്യം നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെന്നുള്ളതിന്റെ ഒരു അടയാളമാകുന്നു. അവർ അവനെ കോടാലി കൊണ്ട് മർദ്ദിക്കുകയല്ല, അതെപ്പോഴാണ് അവന്റെ പുറത്ത് തട്ടിയിട്ടുള്ളത്? അവനവരെ തിരിഞ്ഞിട്ട് ദോഷം വിധിച്ചിരുന്നില്ലേ? ആമോസിന്റെ പുറത്തു തട്ടാൻ കഴിഞ്ഞിരുന്നില്ല. ഏലിയാവിന്റെ പുറത്തു തട്ടാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. അവർ ഈ കാര്യങ്ങൾക്ക് വേണ്ടി നിൽക്കുകയില്ല. ഇല്ല ശ്രീമാൻ, അവൻ ദൈവത്തിന്റെ സത്യത്തെ അവരോട് പറഞ്ഞു. നാം പോകുവാൻ പോകുന്ന സ്വർഗം ഇത്രയും വലിയതാണെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ നിസ്സാരമായ കാര്യങ്ങളുമായി യോജിക്കുവാൻ കഴിയില്ലെങ്കിൽ പിന്നെ അവിടെയുള്ള ആത്മാവുമായിട്ട് എങ്ങനെ യോജിക്കാൻ കഴിയും? നിങ്ങൾക്ക് വചനത്തോട് യോജിക്കേണ്ടിയിരിക്കുന്നു. അത് സത്യപ്രവാചകന്റെ വഴിയാകുന്നു. അത് പറയുന്നത് അവനെ വലിച്ചു കീറി തുണ്ടമാക്കുമെങ്കിലും അതുമായിട്ട് അവന് ദേശത്തെ മുഴുവൻ വലിച്ചു കീറി തുണ്ടമാക്കേണ്ടതുണ്ട്. അത് ശരിയാണ്. എന്നാൽ അതാകുന്നു വഴി. അവനത് പൊട്ടിത്തെറിപ്പിക്കും. ഹോ ദൈവമേ, അവൻ എന്താണ് അവരോട് പറഞ്ഞതെന്ന് നിങ്ങൾക്കറിയാമോ? അവിടെയുള്ള ക്രമക്കേട് നിങ്ങൾ ശ്രദ്ധിക്കുക. അവൻ പറഞ്ഞു, ഇത് നിങ്ങളുടെ ഭരണാധികാരത്തിലുള്ള കുഴപ്പമല്ല, ഇത് നിങ്ങളിലുള്ള കുഴപ്പമാകുന്നു. അതാണ് അവൻ പറഞ്ഞത്. നിങ്ങളുടെ ഭക്തിയുടെ വേഷധാരണമാണ് സഭയിലെ ക്രമക്കേട്. അതാണ് കുഴപ്പമുണ്ടാക്കിയിരിക്കുന്നത്. കമ്മ്യൂണിസം എന്ന് ദേശത്ത് വീശിയടിക്കുന്നത് കമ്മ്യൂണിസത്തിന്റെ കാരണത്താലല്ല, സഭയുടെ കാരണത്താലാകുന്നു, ജനങ്ങളുടെ കാരണത്താലാകുന്നു. ഇന്ന് അവർ സ്വയം അവരെ ക്രിസ്ത്യാനികളെന്ന് വിളിക്കുന്നു. അവർ മാലാഖമാരെ പോലെ പാടുകയും പരിശീലിക്കപ്പെട്ട സ്വരവും അത്രമാത്രം വശ്യവചസ്സായി സ്വർഗദൂതന്മാരെ പോലെ സംസാരിക്കുകയും പിശാചിനെ പോലെ ദൈവത്തിന്റെ വചനത്തെ അവിശ്വസിക്കുകയും ചെയ്യുന്നു. അത് ശരിയാണ്. മാലാഖമാരെ പോലെ പാടുകയും വസ്ത്രധാരണം അതെന്താണെന്ന് എനിക്കറിയില്ല, എന്നാൽ ദൈവത്തിന്റെ വചനത്തെ നിഷേധിക്കുന്നു. പ്രസംഗപീഠത്തിൽ നിന്നുകൊണ്ട് ഡോക്ടറെന്നും റെവറന്റെന്നും വിളിക്കുന്ന ഒരു പ്രാസംഗികനായ മനുഷ്യനോട് സ്നാനം കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലാണോ അതോ പിതാപുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിലാണോ ബൈബിൾ പറയുന്നത് എന്ന് ചോദിക്കുക. അവൻ നിങ്ങളുടെ മുഖത്ത് നോക്കി നിങ്ങളെ പരിഹസിച്ചിട്ട് പിതാപുത്രൻ പരിശുദ്ധാത്മാവിന്റെ നാമം എടുക്കും. എന്നിട്ട് തന്നെ തന്നെ ഒരു ദൈവമകൻ എന്ന് വിളിക്കുന്നു. സ്ത്രീകൾ അവർ ചെയ്തുകൂടാത്ത കാര്യങ്ങളായ അവരുടെ മുടികത്തിരിക്കുകയും ലോകത്തെ പോലെ പെരുമാറുകയും വൃത്തികെട്ട വസ്ത്രങ്ങൾ ധരിക്കുകയും ചെയ്യുന്നതിനെ ബൈബിൾ കുറ്റം വിധിക്കുന്നുവെന്ന് അറിഞ്ഞിരിക്കെ തന്നെ അവർ തുടർച്ചയായി അത് തന്നെ ചെയ്യുകയും പിന്നെ അന്യഭാഷ സംസാരിക്കുകയും മേലോട്ടും താഴോട്ടും ചാടുകയും ഒച്ചവെക്കുകയും സ്ത്രീ സമാജങ്ങളും തയ്യൽ പരിപാടികളും മതപ്രചാരണ സംഘത്തെ പ്രവർത്തന മേഖലയിലേക്ക് അയക്കുകയും ചെയ്യുന്നു. അത് ദൈവം മുമ്പാകെ ദുർഗന്ധമാകുന്നു. അവൻ ഈ മുഴുവൻ കാര്യങ്ങളെയും നശിപ്പിച്ചു കളയുമെന്നുള്ളത് യഹോവായ പ്രകാരം അരളി ചെയ്തതാകുന്നു അവൻ ചെയ്യും. ഇതൊരെളുപ്പമായ കാര്യമല്ല, എന്നാൽ സത്യപ്രവാചകന്റെ വഴി ഇതാകുന്നു. അത് വേദനിപ്പിച്ചാലും ഇല്ലെങ്കിലും അവനത് പറയുകയും പൊട്ടിത്തെറിപ്പിക്കുകയും ചെയ്യും. യോഹന്നാൻ ഒരു സത്യപ്രവാചകനായിരുന്നു. കോടാലി വൃക്ഷത്തിന്റെ ചുവടിന് വെച്ചിരിക്കുന്നു, അതാണ് അവരുടെ വഴി. തീർച്ചയായും കുഴപ്പം അവളിലാകുന്നു. മാലാഖമാരെ പോലെ പാടുകയും പിശാചിക്കളെ പോലെ നൃത്തം ചെയ്യുകയും ചീട്ട് കളിക്കുകയും മത്സര ഓട്ടവും എല്ലാമായിട്ട് തുടരുന്നു. പെന്തക്കോസ്തുകാർ വിനോദ സ്ഥലങ്ങളിൽ പോകുകയും അവരെ കൊണ്ട് സിനിമാ ഹാളുകൾ നിറഞ്ഞിരിക്കുകയും ചെയ്യുന്നു. എല്ലായിടത്തും അതേത് തരത്തിലുള്ള ഒരു പഴയ അഭിനയമായാലും മറ്റെന്തായാലും അവർ നേരെ അവിടേക്ക് പോകുന്നു. അങ്ങനെ മത്സര ഓട്ടത്തിനും മറ്റെല്ലാ കാര്യങ്ങൾക്കും പോയിട്ട് അവരെ തന്നെ ക്രിസ്ത്യാനികളെന്ന് വിളിക്കുകയും പിന്നെ സഭയിൽ വന്ന് ഒച്ചവെക്കുകയും അന്യഭാഷ പറയുകയും കാൽകഴികളും തിരുവത്താഴമെടുക്കുകയും ചെയ്യുന്നു. പ്രവാചകൻ പറഞ്ഞതുപോലെ സ്വന്തം ഛർദ്ദിക്ക് തിരിഞ്ഞ നായയെ പോലെ അവർ അത് ചെയ്യുന്നു. ഈ കാര്യങ്ങൾ ലോകത്തിന്റേതായിരിക്കുകയും അത് നിങ്ങളിൽ നിന്ന് അടിച്ചു പുറത്താക്കപ്പെടുകയും ചെയ്യേണ്ടതാണെങ്കിൽ പിന്നെ നിങ്ങൾ വീണ്ടും അതിലേക്ക് എന്തുകൊണ്ടാണ് തിരിയുന്നത്? തെരുവിൽ കൂടി തിരിഞ്ഞു പിരിഞ്ഞു നടക്കുന്നതിനെ റോക്ക് ആൻഡ് റോൾ എന്ന് വിളിക്കുകയും പിന്നെ മുടികത്തിരിക്കുകയും ഇറക്കം കുറഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുകയും ഹോ അങ്ങനെയെല്ലാമായിട്ട് സ്വയം ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കുന്നു. നിങ്ങൾ എപ്പോഴെങ്കിലും ഓ അത് ഞാൻ പറയാതിരിക്കുന്നതാണ് നല്ലത്, ആ കാരണത്താലാണ് ഞാൻ അവരെ ദോഷം വിധിക്കുന്നത്. ഞാൻ ഈ വചനത്തോടൊപ്പം നിൽക്കുകയാണെങ്കിൽ, ഈ വചനം എന്റെ പക്കൽ വരുന്നുവെങ്കിൽ ഞാൻ ഈ വചനത്തോടൊപ്പം നിൽക്കുന്നു. അപ്പോൾ വചനമാണ് എന്റെ അടുക്കൽ വരുന്നത്, അത് ദോഷം വിധിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നുവെന്ന് അവകാശപ്പെടുകയും ഇത്തരം കാര്യങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവ് മുടികത്തിരിക്കുന്നതിനെ തെറ്റായി വിധിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നുവെന്ന് അവകാശപ്പെടുന്ന ഒരു സ്ത്രീ അവളുടെ മുടി വെട്ടാൻ ഇടയാക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കൊന്ന് ഊഹിക്കാമോ? എങ്കിൽ പിന്നെ പരിശുദ്ധാത്മാവ് ഏത് തരത്തിൽപ്പെട്ട ഒരു വ്യക്തിയാകുന്നു? നിങ്ങൾക്കതൊന്ന് ഊഹിക്കാമോ? പ്രസംഗപീഠത്തിൽ നിൽക്കുന്ന ഒരു പ്രാസംഗികനെ ഏതെങ്കിലും ഒരു മനുഷ്യൻ എവിടെയെങ്കിലും ഒരിടത്ത് ആരെങ്കിലും എപ്പോഴെങ്കിലും പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന തലപ്പേരുകളിൽ സ്നാനപ്പെട്ടിട്ടുള്ളതിനെ കാണിക്കുന്നതിനായി വെല്ലുവിളിക്കുമ്പോൾ ആ മനുഷ്യന്റെ മുഖത്ത് നോക്കി അവനെ പരിഹസിക്കുകയും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തുന്ന നിങ്ങളെ ഒരു മതഭ്രാന്തൻ എന്ന് വിളിക്കുകയും ചെയ്തിട്ട് താൻ ആത്മാവിൽ നയിക്കപ്പെട്ടിരിക്കുന്നുവെന്നും പരിശുദ്ധാത്മാവ് പ്രാപിച്ചവനാണെന്നും ആ പ്രാസംഗികൻ പറയുന്നതിനെ നിങ്ങൾക്കൊന്ന് ഊഹിക്കാമോ? പരിശുദ്ധാത്മാവ് തന്റെ സ്വന്തം വചനത്തെ നിഷേധിക്കുമോ? ഇല്ല ശ്രീമാൻ. നിങ്ങൾ ഇത് കാണുന്നുണ്ടോ? നിങ്ങൾക്കിത് മനസ്സിലാകുന്നുവെന്ന് ഞാൻ ആശിക്കുന്നു. അടുത്ത പൊട്ടിത്തെറിക്കലിന് എത്ര സമയമുണ്ടെന്ന് എനിക്കറിയില്ല, എന്നാൽ അത് സംഭവിക്കുന്നതുവരെ ഞാൻ ഈ വചനത്തോടൊപ്പം അവിടെ തന്നെ നിൽക്കുന്നതാണ്. ഞാൻ നിങ്ങളെ ന്യായവിധിയിൽ വെച്ച് കണ്ടുമുട്ടുമ്പോൾ ഞാൻ അതേ വചനത്തോടൊപ്പം തന്നെ അവിടെ നിൽക്കുന്നതാണ്. അതാണ് സത്യമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്രകാരമുള്ള കാര്യങ്ങളെ ചെയ്തിട്ട് നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് ഉണ്ടായിരിക്കാൻ കഴിയുന്നതല്ല. ഒരിക്കൽ ഒരു ശുശ്രൂഷകന്റെ ഭാര്യ ഒരു പ്രത്യേക തരത്തിൽപ്പെട്ട വസ്ത്രവും ധരിച്ച് ഇവിടെ ഇരുന്നിരുന്നു. അത് കാഴ്ചയ്ക്ക് ഒരു ഭയങ്കരമായ കാര്യമായിരുന്നു. അതിനെക്കുറിച്ച് പറയുന്നതിന് നിങ്ങൾക്ക് യാതൊരു അധികാരമല്ല. നിങ്ങൾ പറഞ്ഞേക്കാം, എനിക്കൊരു അധികാരമുണ്ട്, അത് വചനമാകുന്നു, അതെല്ലായിടത്തും ഞാൻ പ്രസംഗിക്കുന്നു. സ്ത്രീ പ്രകൃതക്കാരായ ധാരാളം പ്രാസംഗികർ ഈ കാര്യങ്ങളെ ഒഴിവാക്കി കളയുന്നു. കാരണം ഒരുപക്ഷെ ആദ്യ സ്ഥാനത്ത് തന്നെ അവരെ പ്രാസംഗികരായി വിളിക്കപ്പെട്ടിട്ടുണ്ടാവില്ല. ആമേൻ. എന്നാൽ ദൈവത്തിന്റെ ഒരു സത്യവാനായ ദാസൻ ഈ വചനത്തോടൊപ്പം നിലനിൽക്കും. അത് ശരിയാണ്. ശുശ്രൂഷകന്റെ ഭാര്യ ഇറുകി പിടിച്ച വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് കാതിൽ ആഭരണങ്ങൾ തൂക്കിയിട്ട് മോടി പിടിപ്പിച്ച് തലമുടി വട്ടത്തിൽ വെട്ടിയിട്ടിരിക്കുമ്പോൾ ദൈവം ഈ മുഴുവൻ കാര്യങ്ങളെയും അശ്ലീലതയായി കുറ്റം വിധിക്കുന്നു. എന്നിട്ട് നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചുവെന്ന് നിങ്ങൾ പറയുന്നു. അധികം നാളുകളായിട്ടില്ല, ഇതുപോലെയുള്ള ഒരു വിഷയത്തെക്കുറിച്ച് ഞാൻ ഫീനിക്സിൽ വെച്ച് പ്രസംഗിക്കുകയായിരുന്നു. ഒരു ശുശ്രൂഷകന്റെ ഭാര്യ അവിടെ ആൺകുട്ടികളുടെ മാതിരി മുടി വെട്ടിയിട്ട് അതെല്ലാം കൂടി മേലേക്ക് കുരുക്കി കെട്ടിവെച്ചുകൊണ്ട് ഇരിപ്പുണ്ടായിരുന്നു. അവൾ ധരിച്ചിരുന്ന വസ്ത്രം അതുപോലെയായിട്ട് അവളുടെ അടിവസ്ത്രങ്ങൾ വെളിയിൽ തെളിഞ്ഞു കാണുന്നത് അവൾക്ക് മറയ്ക്കാൻ കഴിഞ്ഞിരുന്നില്ല. അത് മുട്ടിനുമേൽ 4-5 ഇഞ്ച് മേലെയായിട്ട് അവളുടെ മുട്ട് മറയ്ക്കുന്നതിനായിട്ട് താഴോട്ട് വലിച്ചിടാൻ കഴിഞ്ഞിരുന്നില്ല. അവൾ മേലോട്ടും താഴോട്ടും ചാടുകയും പാട്ട് നയിക്കുകയും ചെയ്തിരുന്നു. എനിക്ക് കഴിയാവുന്നിടത്തോളം കട്ടിയായി ഞാനത് പൊട്ടിത്തെറിപ്പിച്ചു. തീർച്ചയായും അദ്ദേഹം എന്നെ ഇനിയും ക്ഷണിക്കുകയില്ല, ഞാനത് പ്രതീക്ഷിക്കുന്നതുമില്ല. എന്നാൽ ശരിയും തെറ്റും അവൻ അറിയാമായിരുന്നു. ഞാൻ ന്യായവിധിയിൽ നിൽക്കുമ്പോൾ അത് ഇനിയും എന്റെ കൈകളിലായിരിക്കില്ല. ഒരു ഉപദേശി എന്ന് വിളിക്കപ്പെടുന്ന വ്യക്തി, അങ്ങനെ ഞാൻ പറയുന്നില്ല, എന്നാൽ അദ്ദേഹം അതാകുന്നില്ല. അദ്ദേഹം ഞാൻ പോകാനിരിക്കുന്ന ഒരു പട്ടണത്തിലെ എന്റെ ചില സ്നേഹിതന്മാരുടെ മുമ്പിൽ വെച്ച് ഒരു പ്രസ്താവന കഴിഞ്ഞ ദിവസം നടത്തി. ആ സഹോദരനെ നിങ്ങൾക്കറിയാം. ഈ സഹോദരൻ കടന്നു വന്നിട്ട് പറഞ്ഞു, സഹോദരൻ ബ്രൻഹാം ഒരു വട്ടം ഞങ്ങളോടൊപ്പം ഇവിടെ വന്നിരുന്നു. അത് പടിഞ്ഞാറ് ഭാഗത്തുള്ള ഒരു നഗരമായിരുന്നു. ഈ മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, സഹോദരൻ ബ്രൻഹാം ഒരു നല്ല മനുഷ്യനാണ്, മനസ്സിലായില്ലേ? അവന് സ്വഭാവത്തിന്മേൽ എന്തെങ്കിലും നല്ലതായി ഊഹിക്കാൻ അറിയാമായിരുന്നു. എന്നിട്ട് പറഞ്ഞു, സഹോദരൻ ബ്രൻഹാമിന്റെ ടേപ്പുകളെ കേൾക്കരുത്, കാരണം അത് നിങ്ങളെ ആകെ കുഴപ്പത്തിലാക്കി കളയും. അവിടെ യാദൃച്ഛ്യാലുണ്ടായിരുന്ന എന്റെ സ്നേഹിതന്മാരിൽ ഒരാൾ പറഞ്ഞു, ശ്രീമാൻ ഒരു നിമിഷം നിൽക്കണം, ഞാൻ ഈ ടേപ്പ് കേൾക്കുന്നത് വരെ ആകപ്പാടെ കുഴപ്പത്തിലായിരുന്നു എന്ന് പറഞ്ഞു. അതാണ് വ്യത്യാസം. നിങ്ങൾ പ്രവർത്തിക്കുന്നതായി ഇതുപോലെയുള്ള കാര്യങ്ങളുമായിട്ട് ഒരു വിശുദ്ധ ദൈവത്തിന് എങ്ങനെ യോജിച്ചു പോകാൻ കഴിയുമെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അതേ വ്യക്തി തന്നെ വേറൊരു വ്യക്തിയോടൊപ്പം മറ്റൊരു സ്ഥലത്ത് നിന്നുകൊണ്ട് അധികം നാളുകളായിട്ടില്ല, അദ്ദേഹം പറഞ്ഞു, സഹോദരൻ ബ്രൻഹാം ഒരു പ്രവാചകനാകുന്നു, അദ്ദേഹത്തിന് കാര്യങ്ങളെ വിവേചിച്ചറിയാൻ കഴിയും, എന്നാൽ അദ്ദേഹത്തിന്റെ ഉപദേശങ്ങളെ കേൾക്കരുത്, കാരണം അദ്ദേഹം ശരിയല്ല. ഇതൊരു ഭ്രാന്തും അവലക്ഷണപരവുമായ വെളിപ്പെടുത്തലാകുന്നു. ഞാനൊരു പ്രവാചകനല്ല, എന്നാൽ ദൈവത്തിന്റെ വചനം സത്യമാണെങ്കിൽ അത് പ്രവാചകന്റെ അടുക്കൽ എത്തുന്നു. യഹോവയുടെ വചനം പ്രവാചകന്മാരുടെ അടുക്കൽ എത്തിയിരുന്നു. അവരാണ് വചനത്തെ വ്യാഖ്യാനിച്ചിരുന്നത്. അപ്പോൾ ഇത് യാതൊരു അർത്ഥം തന്നെയും വയ്ക്കുന്നില്ല എന്ന് നിങ്ങൾ കാണുന്നില്ലേ? ഏതെങ്കിലും ചില നിസാരമായ വിഭാഗീയ സഭയുടെ പിന്നിൽ ഒളിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഈ വരുന്ന നാളുകളിൽ ഒന്നിൽ അത് തകർന്ന് ഉരുകി നരകത്തിൽ നശിച്ചു പോകും. എന്നാൽ ദൈവത്തിന്റെ വചനം എന്നേക്ക് നിലനിൽക്കും. ആ പാറമേൽ ഞാൻ എന്റെ ആശയം എന്നേക്കുമായി പണിയും. അത് കർത്താവിന്റെ വചനമാകുന്നു. മറ്റുള്ളതെല്ലാം മുങ്ങിപ്പോകട്ടെ, എനിക്കെല്ലാ സൗഹൃദവും മറ്റുള്ളതെല്ലാം നഷ്ടപ്പെടുകയാണെങ്കിലും എന്റെ സൗഹൃദം ക്രിസ്തു മാത്രമാകുന്നു. എന്റെ ആശ മറ്റെങ്ങുമല്ലാതെ യേശുവിന്റെ വചനത്തിലും നീതിയിലും പണിതിരിക്കുന്നു. എന്റെ പ്രാണന് ചുറ്റുമായി എല്ലാം വിട്ടുപോകുമ്പോൾ അവൻ എന്റെ ആശയം നിലനിൽപ്പുമാകുന്നു. കഴിഞ്ഞ ദിവസം ആ തോക്ക് പൊട്ടിത്തെറിച്ചപ്പോൾ ഞാൻ മരിച്ചുപോയി എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. അതൊരു സമാധാനപരമായ അനുഭവപ്പെടലായിരുന്നു. ഞാൻ ചുറ്റുപാട് നോക്കിയിട്ട് കൊള്ളാം, ഇതാകുന്നു അത് എന്ന് വിചാരിച്ചു. ഒരു വിഭാഗീയ സഭയ്ക്ക് എന്ത് നന്മ എനിക്ക് വേണ്ടി ചെയ്യാൻ കഴിയും? ഒരു സഭാ സംഘടനയ്ക്ക് എന്ത് ഉപകാരം ചെയ്യാൻ കഴിയും? ദൈവത്തിന്റെ ഉജ്ജ്വലമായ ന്യായവിധിക്ക് മുമ്പിൽ ഈ വചനത്താൽ വിധിക്കപ്പെടുന്നതിന് എനിക്ക് നിൽക്കേണ്ടി വരും. എനിക്ക് വളരെയധികം ജനങ്ങളെ ചുട്ടു പൊള്ളിച്ച് വളച്ച് തിരിച്ച് നിവർത്തിയെടുക്കേണ്ടി വന്നാലും ദൈവത്തിന്റെ വചനത്തിൽ നിന്നുള്ള യഥാർത്ഥ ബീജത്തെ കൊണ്ടുവരാൻ കഴിയുമെന്ന് ആശിക്കുകയും അവിടെ നിത്യതയിലേക്ക് ഒരു പ്രാണൻ നിർമ്മിക്കപ്പെടുകയും ചെയ്യും. അത് ശരിയാണ്. ദൈവം അത് തന്റെ കൈകളിലെടുത്ത് ഒരു അനുസരണയോടുകൂടിയ മകനായി അത് പണിയാനിടയാക്കട്ടെ. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു മനുഷ്യന് ഇതുപോലെയുള്ള കാര്യങ്ങൾ എങ്ങനെ ചെയ്യാൻ കഴിയും? അല്ലെങ്കിൽ പരിശുദ്ധാത്മാ പ്രാപിച്ച ഒരു സ്ത്രീ ഇതുപോലെയുള്ള കാര്യങ്ങൾ എങ്ങനെ ചെയ്യും? ഇല്ല, അവൻ പരിശുദ്ധനാകുന്നു. അവന്റെ ജീവൻ നിങ്ങളിൽ ഉണ്ടെങ്കിൽ നിങ്ങളും അതാകുന്നു. നിങ്ങൾ അവനെ പോലെ ആയിരിക്കും. ഇസ്രായേൽ മറ്റുള്ള ദേശവുമായിട്ട് അവരുടെ കൂട്ടുകെട്ടിൽ അഭിവൃദ്ധി പ്രാപിച്ചുകൊണ്ടിരുന്നതിനെ കുറിച്ച് നാം ചിന്തിക്കുകയായിരുന്നു. അതിനുമേൽ ദൈവത്തിന്റെ അംഗീകാരമുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാമോ, ഇന്നും നാം അത് വിചാരിക്കുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ഹോട്ടലിൽ വെച്ച് മതപരമായ മേഖലയിലുള്ള ചില വലിയ മനുഷ്യരോട് ഞാൻ സംസാരിച്ചിരുന്നു. അവർ എന്നോട് പറഞ്ഞു, ദൈവം ഞങ്ങളോട് കൂടെയുണ്ടെന്ന് അവൻ തെളിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ സഹോദരൻ ബ്രൻഹാം, നിങ്ങൾക്കറിയാമോ, കഴിഞ്ഞ വർഷത്തിലും കൂടുതൽ ഞങ്ങൾ വളർന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അതെത്രയായിരുന്നുവെന്ന് ഞാൻ ഓർക്കുന്നില്ല, അത് 100-ഓളമായിരുന്നു. അതൊരംശം പോലും അംഗീകരിക്കപ്പെടുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. അത് ശരിയാണ്. വ്യഭിചാരം കഴിഞ്ഞ വർഷത്തിലും ഏകദേശം 30% വർദ്ധിച്ചിരിക്കുന്നു. അത് ദൈവം വ്യഭിചാരത്തോടു കൂടിയാണെന്നുള്ളതിനെ കാണിക്കുന്നുവോ? ആ വാദം കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ഇല്ല, നിങ്ങൾക്കിത് ചെയ്യാൻ കഴിയില്ല. ഇല്ല ശ്രീമാൻ, ദൈവം തന്റെ വചനത്തോടൊപ്പം നിൽക്കുന്നു. സത്യസന്ധനായ ഏതൊരു മനുഷ്യനും അവന്റെ വചനത്തോടൊപ്പം നിൽക്കും. ശരി, അവർക്ക് കൂട്ടുകെട്ടുണ്ടായിരുന്നതിനാൽ അവർ വിചാരിച്ചിരുന്നതായ ഈ ഭരണാധികാര ബന്ധങ്ങളെക്കുറിച്ച് ഒരു നിമിഷത്തിനുള്ളിൽ തന്നെ നാം ഇപ്പോൾ എടുക്കുന്നതാണ്. ഇസ്രായേൽ ചെയ്തതുപോലെ തന്നെ നമ്മുടെ ദേശവും ദൈവത്തിന്റെ വചനത്തെ ഉപേക്ഷിച്ചു കളഞ്ഞിരിക്കുന്നു. അവർ ദൈവത്തിന്റെ വചനത്തെ തിരസ്കരിച്ചിരുന്നു. അവരുടെ ജനങ്ങളും അവരുടെ പുരോഹിതന്മാരും പ്രവാചകന്മാരും അവരുടെ നല്ല കാര്യങ്ങളെ പ്രവചിച്ചിരുന്നു. തെറ്റായി പ്രവചിക്കാനല്ലാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? കാരണം അത് വചനത്തിന് വിരോധമാകുന്നു. നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെ അനുഭവങ്ങളിൽ അടിസ്ഥാനമിട്ടിരുന്ന ഈ വലിയ മഹത്തായ നമ്മുടെ ദേശം നശിച്ചിരിക്കുന്നു. എങ്കിൽ അവർക്കുണ്ടായിരുന്നതിലേക്ക് നമുക്ക് തിരികെ കടക്കാം. തീർച്ചയായും ഇസ്രായേൽ ഒരു വലിയ ദേശമായിരുന്നു. അവരുടെ പൂർവ്വപിതാക്കന്മാരെ നോക്കുക. എന്നാൽ ദൈവം അവരെ വെറുതെ വിട്ടില്ല. ആ കഷണ്ടി തലയനായ പാവം പ്രവാചകൻ വചനത്തെ അവർക്ക് കൊടുത്തിരുന്നു. അത് പറഞ്ഞിരുന്ന പ്രകാരം തന്നെ സംഭവിച്ചിരുന്നു. അത് ശരിയാണോ അല്ലയോ എന്ന് ചരിത്രത്തിൽ വായിച്ചു കണ്ടുപിടിക്കുക. അവൻ കൽപ്പിച്ച പ്രകാരം തന്നെ അത് സംഭവിക്കുകയുണ്ടായി. അവൻ അവരെ കുറ്റം വിധിച്ചു. എന്നിരിക്കലും അവർ അവിടെ തന്നെ നിൽക്കുകയും അവരുടെ വിശുദ്ധ പുരോഹിതന്മാർ വിശുദ്ധ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് അത് തളിക്കുകയും അങ്ങോട്ടോ ഇങ്ങോട്ടോ അതിനുവേണ്ടി ഒരു കയ്യനക്ക പോലും ചെയ്തില്ല. കാരണം ഇതാ രീതിയിൽ എന്തോ ഒരു സമ്പ്രദായമോ മറ്റെന്തോ ആയിരുന്നു. യേശു പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ പിതാവായ പിശാചിൽ നിന്നാകുന്നു, അവന്റെ പ്രവൃത്തികൾ നിങ്ങൾ ചെയ്യുന്നു. അവർ അവനെ പിടിച്ച് കുറ്റം വിധിച്ച് ഒരു മരത്തിൽ തൂക്കിക്കൊന്നു കളഞ്ഞു. അത് ശരിക്കും സത്യമാകുന്നു. ദൈവം അവനെ വീണ്ടും ഉയർത്തി. അതേ ശ്രീമാൻ, ഇല്ല, നാം ഇന്ന് ആമോസിനെ വിശ്വസിക്കുകയില്ല, ഒട്ടും വിശ്വസിക്കുകയില്ല. ഇന്ന് നാം ഒരു കൂട്ടുകെട്ടുണ്ടാക്കിയിരിക്കുന്നു. അത് ദൈവം അംഗീകരിച്ചതാണെന്ന് നാം വിചാരിക്കുന്നു. കാരണം നമ്മുടെ സഭാ സംഘടനകൾ വർദ്ധിക്കുകയും എല്ലാ കാര്യങ്ങളും ആ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയും അത് ദൈവം അംഗീകരിച്ചതാണെന്ന് നാം വിചാരിക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്കറിയാമോ, 2-3 കോടി പ്രൊട്ടസ്റ്റന്റുകാർ ഇന്ന് ഒരുമിച്ചായിരിക്കുന്നു. കത്തോലിക്കർ അതിലും കൂടുതൽ കോടിക്കണക്കിന് പോയിരിക്കുന്നു. അവർ കത്തോലിക്കരായിരിക്കുന്നത് ദൈവത്തിന്റെ അംഗീകാരമാണെന്ന് അവർ വിചാരിക്കുന്നു. പ്രൊട്ടസ്റ്റന്റുകാർ വിചാരിക്കുന്നത് പ്രൊട്ടസ്റ്റന്റ് ആയിരിക്കുന്നത് ദൈവത്തിന്റെ അംഗീകാരമാണെന്ന് വിചാരിക്കുന്നു. ഇത് വെറും അസംബന്ധമാകുന്നു. ഇത് ഉപയോഗശൂന്യമല്ലാതെ കിടക്കുന്ന കാഴ്ചയ്ക്ക് വെച്ചിരിക്കുന്ന ഒരു പാറ്റൺ ടാങ്കാകുന്നു. ഇത് ആറ്റത്തിന്റെ പൊടിയാകുന്നു. ഇത് ദൈവത്തിന്റെ കോപം പൊട്ടിത്തെറിക്കുന്നതിന് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതാണ്. അത് കൃത്യമായും ശരിയാണ്. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുക, ഞാൻ നിങ്ങൾക്ക് കർത്താവിന്റെ വചനം ഉപദേശിച്ചു തരാം. ആമേൻ. ഞങ്ങളെ നോക്കുക, ലോകത്തെ നോക്കുക, നമ്മുടെ ദേശത്തെ നോക്കുക. നാം UNമായിട്ട് യോജിച്ചിരിക്കുന്നു. അതിലെന്താകുന്നു? അതൊരു കൂട്ടം അഭക്തരാകുന്നു. നാം നമ്മുടെ സാഹസികതയിൽ നമ്മുടെ സമ്മേളനങ്ങൾക്ക് മുമ്പ് പ്രാർത്ഥന പോലും അർപ്പിക്കുന്നില്ല. ഞാനതിവിടെ വായിച്ചിരുന്നില്ലേ, രണ്ടുപേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കുമോ? യഹോവയായ കർത്താവ് പ്രവാചകന്മാരായ തന്റെ ദാസന്മാർക്ക് വെളിപ്പെടുത്താതെ ഒരു കാര്യവും ചെയ്യുകയില്ല. നമുക്ക് മുഹമ്മദീയരും ബുദ്ധരും നിരീശ്വരവാദികളും അഭക്തരും സ്വാർത്ഥരും അതിലുണ്ടായിരിക്കെ രണ്ടുപേർക്ക് തമ്മിൽ എങ്ങനെ യോജിക്കാൻ കഴിയും? അങ്ങനെയുള്ള ഒരു കാര്യത്തിൽ ദൈവത്തിന് വസിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? കൊള്ളാം. നിങ്ങൾ പറയും, ഞങ്ങൾ അവരോട് കൂട്ടുകെട്ടലാകുന്നു, നമുക്ക് എല്ലാവിധ പാശ്ചാത്യ സുരക്ഷയും കിട്ടിയിരിക്കുന്നു. അവർക്കും എല്ലാ രാജ്യങ്ങളും അവരുടെ സുരക്ഷയ്ക്കായി ചുറ്റുമുണ്ടായിരുന്നു. എന്നാൽ ആ പ്രവാചകൻ പറഞ്ഞു, ദൈവം നിങ്ങളെ നശിപ്പിച്ചു കളയും. നിങ്ങൾ സേവിക്കുന്ന നിങ്ങളുടെ ദൈവം തന്നെ നിങ്ങളുടെ മടയത്തരത്തിന്റെ കാരണത്താൽ നിങ്ങളെ നശിപ്പിച്ചു കളയും. അവൻ അതേ കാര്യം തന്നെ ഇന്ന് രാവിലെ നിങ്ങളോടും പറയും. അവൻ വൈറ്റ് ഹൌസിൽ നിന്നും ഒരു ദരിദ്രന്റെ കൃഷിസ്ഥലം വരെ അത് പറയും. അവൻ തീർച്ചയായും ചെയ്യും. അവൻ ദൈവത്തിന്റെ വചനം കൊണ്ടത് പൊട്ടിത്തെറിപ്പിക്കും. അവൻ തീർച്ചയായും ചെയ്യും. അത് സത്യപ്രവാചകന്റെ വഴിയാകുന്നു. നമ്മുടെ സഭകളെ നോക്കൂ. ഓ, നാം വലിയ വിശുദ്ധ റോമൻ കാത്തോലിക്ക സഭയാകുന്നു. ബൈബിൾ അതിനെ ഒരു മഹാവേശ്യയായി വിളിക്കുന്നു. ഞങ്ങൾ പിതാക്കന്മാരുടെ കുലപതിമാരാകുന്നു. പ്രൊട്ടസ്റ്റന്റ് സഭകളെല്ലാം കൂടി ഒരുമിച്ച് കൂടി ചേർന്നിട്ട് അതിനെ ലോകസഭാ സമിതി എന്ന് വിളിക്കുന്നു. എന്നാൽ അതിനെ മഹാവേശ്യയുടെ പുത്രികളായ വേശികൾ എന്ന് ബൈബിൾ അതിനെ വിളിക്കുന്നു. അത് തന്നെയാണ് കൃത്യമായും അതിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ സഭകളെല്ലാം കൂടി ഒത്തൊരുമിച്ച് പോകുന്നു. എന്റെ സുഹൃത്തായ ശ്രീമാൻ കോളിൻസ്, ആ സഹോദരൻ കാലിഫോർണിയയിലോ അരിസോണയിലോ ആകുന്നു, അത് എൽമറായിരുന്നു. ഞാൻ അദ്ദേഹത്തോട്, നിങ്ങൾ ഏതോ ഒരു നല്ല മെതഡിസ്റ്റ് സഭയിൽ പോകുന്നു എന്ന് ഞാൻ ഊഹിക്കുന്നു എന്ന് പറഞ്ഞു. അദ്ദേഹം എന്നോട് പറഞ്ഞു, അവർ അവിടെയുള്ള ഐക്യസഭാ സമിതിയിൽ ചേർന്നപ്പോൾ ഞാൻ അത് വിട്ടുകളഞ്ഞു. ഞാൻ പറഞ്ഞു, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സഹോദര, നിങ്ങൾ ദൈവരാജ്യത്തോട് അടുത്തിരിക്കുന്നു. അതേ ശ്രീമാൻ, തത്വസംഹിതകൾ മനുഷ്യന്റെ സഹകരണത്തോടും മനുഷ്യനിർമ്മിതമായ ഉപദേശങ്ങളോടും ആശ്രയിച്ചിട്ട് ദൈവത്തിന്റെ വചനത്തെ വിട്ടുകളയുന്നു. ഇന്ന് നമുക്ക് ആവശ്യം എന്താണെന്നാൽ ആ വചനത്തെ അവിടെ ധ്വനിപ്പിക്കുന്നതിന് ഒരു പ്രവാചകനെയാണ്. അത് കൃത്യമായും ശരി തന്നെ. അതെ, അവർ അവരുടെ ഇടയിൽ തന്നെ സുരക്ഷ പ്രാപിക്കും. ഓ, നിങ്ങൾ പെന്തിക്കോസ്തുകാർ അതിൽ ചേർന്നോ? തീർച്ചയായും ഞങ്ങൾ ലോകസഭാ സമിതിയിൽ ചേർന്നിരിക്കുന്നു. കാരണം അവിടെ ഞങ്ങൾക്ക് കൂട്ടായ്മയുണ്ട്. ഞങ്ങൾ അവരെയും വിജയിക്കും. അതൊരു സ്ത്രീ അവളുടെ ഭർത്താവിനെ ദൈവത്തിനായി നേടുന്നതിനു വേണ്ടി അവളുടെ ഭർത്താവിനോടൊപ്പം മദ്യപിക്കുന്നതിനായി മദ്യശാലയിലേക്ക് പോകുന്നത് പോലെയാണ്. ഈ നാളുകളിൽ കൂടുതലായി ഭർത്താവ് ഭാര്യയോടൊപ്പം മദ്യശാലയിൽ പോയി മദ്യപിച്ചിട്ട് അവളെ ദൈവത്തിനായി നേടുന്നത് പോലെയാണ്. ഇതസംബന്ധമാകുന്നു. പിശാചിന്റെ ഇത്തരത്തിലുള്ള ആശയങ്ങളിൽ നിന്ന് മാറി നിന്നുകൊള്ളുക. ഈ വചനത്തെ നിഷേധിക്കുന്ന ഏതൊരു കാര്യത്തിനും ഞാൻ എതിരാകുന്നു. അതന്നെ സകല സഭാ സംഘടനകൾക്കും എതിരാക്കുന്നു, കാരണം ഇത് വചനത്തിനെതിരാകുന്നു. ഇതോരോ വിശ്വാസിക്കും ആ രീതിയിൽ അനുഭവപ്പെടാൻ ഇടയാക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ ഓർത്തുകൊള്ളുക, അവർ പറയും, എന്റെ പക്കൽ പത്രത്തിൽ നിന്നും മുറിച്ചെടുത്ത ഒരു വലിയ പ്രസ്താവന ആരോ അരിസോണയിൽ നിന്നും എനിക്ക് അയച്ചു തന്നതുണ്ട്. അതിൽ കഴിഞ്ഞ ദിവസം ഒരു വന്ധ്യ വയോധികന് ഇപ്രകാരം പറഞ്ഞു, മാർപാപ്പ ജോൺ 22 അല്ലെങ്കിൽ നിങ്ങൾ എന്തു തന്നെ അദ്ദേഹത്തെ വിളിച്ചാലും അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ്. അദ്ദേഹം ഒരുവൻ മാത്രമാണ് കത്തോലിക്കരും പ്രൊട്ടസ്റ്റന്റുകാരും തമ്മിൽ അവരുടെ സഭകളെ ഐക്യത്തിലാക്കുന്നതിനെ കുറിച്ച് സംസാരിച്ചിട്ടുള്ളത്. അത് നമ്മുടെ നാടുകളിൽ സംഭവിക്കുകയില്ല. എന്നാൽ അടുത്ത 15-20 വർഷങ്ങൾക്കുള്ളിൽ അതിവിടെ ആയിരിക്കും. ഞാൻ ഓർത്തു, മനുഷ്യ, നിങ്ങളൊരു വന്ധ്യ വയോധികനായിട്ട് നിങ്ങൾ പ്രവചിക്കുകയും അതിനെക്കുറിച്ച് അറിയാൻ പാടില്ലാതെയുമാകുന്നു. ഇത് നാം വിചാരിക്കുന്നതിലും താമസിച്ചിരിക്കുന്നു. എനിക്കത് അയച്ചു തന്ന വ്യക്തി ആ പേജിന്റെ ഏറ്റവും മേലെയായി ഇത് നാം വിചാരിക്കുന്നതിലും താമസിച്ചിരിക്കുന്നുവെന്ന് എഴുതിയിരുന്നു. അദ്ദേഹം ടേപ്പുകളും കേട്ടുകൊണ്ടിരുന്നു. അതേ ശ്രീമാൻ, അദ്ദേഹം പറഞ്ഞു, ഇത് നാം വിചാരിക്കുന്നതിലും താമസിച്ചിരിക്കുന്നു. സഹോദരൻ ബ്രഹാം, വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ ഇത് പറഞ്ഞിരുന്നില്ലേ എന്ന് ചോദിച്ചിരുന്നു. ഞാൻ പറഞ്ഞു, തീർച്ചയായും അതേ ശ്രീമാൻ, ഇത് സംഭവിക്കാൻ പോകുകയാണ്. കാരണം ഇത് കർത്താവിന്റെ വചനമാകുന്നു. ഇത് സംഭവിക്കേണ്ടതാകുന്നു തീർച്ചയായും. അതെ, അവർ പറയും, ഈ വിശുദ്ധനായ വന്ധ്യവയോധികന് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയേണ്ടിയിരിക്കുന്നുവെന്ന് നിങ്ങൾ വിചാരിക്കുന്നില്ലേ? ഇല്ല ശ്രീമാൻ, അവൻ ദൈവത്തിന്റെ വചനത്തെ നിഷേധിക്കുകയാണെങ്കിൽ, കൂടാതെ അതിനെ ഇപ്രകാരം നോക്കുകയാണെങ്കിൽ അവനത് കഴിയില്ല. എത്ര മാർപ്പാപ്പമാരും പ്രവാചകന്മാരും അങ്ങനെ നിങ്ങളുടെ ഇടയിൽ എന്തെല്ലാം ഉണ്ടായാലും ഞാനത് കാര്യമാക്കുന്നില്ല. നിങ്ങൾ വചനത്തിന് പുറത്താണെങ്കിൽ വചനത്തിന് പുറത്താകുന്നു, അത് ശരിയാകുന്നു. ദൈവത്തിന്റെ വചനത്തെ അവർ നിഷേധിക്കുന്നിടത്തോളം ഇതുപോലെയുള്ള ഒരു കാര്യത്തെ ദൈവത്തിന് എങ്ങനെ അനുഗ്രഹിക്കാൻ കഴിയും? തന്റെ വചനത്തിന് പുറമെയുള്ള ഏതൊരു കാര്യത്തെയും അവൻ എങ്ങനെ അനുഗ്രഹിക്കാൻ കഴിയും? തന്റെ വചനത്തോട് വിപരീതമായ കാര്യത്തെ അവൻ എങ്ങനെ നിഷേധിക്കാതിരിക്കാൻ കഴിയും? നിങ്ങളെ തിന്നുകൊണ്ടിരിക്കുന്ന ഒരു ക്യാൻസറിനെ നിങ്ങൾക്ക് എങ്ങനെ അനുഗ്രഹിക്കാൻ കഴിയും? നിങ്ങളൊരു വിദ്യശക്തിയുടെ കമ്പിയെ പിടിച്ചുകൊണ്ട് എന്നെ പിടിക്കുക, എന്നെ കത്തിയരിക്കുക എന്ന് പറയുമോ? നിങ്ങൾക്കത് എങ്ങനെ അനുഗ്രഹിക്കാൻ കഴിയും? അതൊരു ഭ്രാന്തായിരിക്കും. തന്റെ വചനത്തിനെതിരായിട്ടുള്ള ഒരു കാര്യത്തെ ദൈവത്തിന് എങ്ങനെ അനുഗ്രഹിക്കാൻ കഴിയും? അതുകൊണ്ട് തിരികെ വചനത്തിലേക്ക് വരിക. വേട്ട നായ്ക്കളെ പോലെയുള്ള ഒരു കൂട്ടം പ്രാസംഗികരായി നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചിരിക്കുന്നത്? നിങ്ങൾ ഒരു പിടി പയരപായസത്തിന് വേണ്ടിയും ഒരു കാടില്ലാത്ത വാഹനത്തിൽ ചുറ്റിക്കറങ്ങുന്നതിനും എവിടെയെങ്കിലും ഒരു ഉയർന്ന വലിയ കൊട്ടാരത്തിന് വേണ്ടിയും $1,000,000 സഭയ്ക്ക് വേണ്ടിയും അതുപോലെയുള്ള കാര്യങ്ങൾക്കുമായി നിങ്ങളുടെ ജ്യേഷ്ഠ അവകാശത്തെ വിറ്റുകളയുകയും ദൈവത്തിന്റെ വചനത്തെ നിങ്ങളുടെ സഭയിൽ പ്രസംഗിക്കുന്നതിനായി ലജ്ജിക്കുകയും ഭയപ്പെടുകയും ചെയ്യുന്നു. നിങ്ങൾ സ്വയം തന്നെ ലജ്ജിക്കുന്നില്ലേ? എന്നിട്ട് നിങ്ങളെ തന്നെ ഒരു ദാസനെന്നും ദൈവത്തിന്റെ പ്രവാചകനെന്നും വിളിക്കുന്നു. ലോകത്തിന്റെ വൃത്തികേടിന് വേണ്ടി ജ്യേഷ്ഠാവകാശം വിറ്റുകളയുന്നുവോ? നിങ്ങൾ എന്താണ് വിരിച്ചിറക്കുന്നത്? യേശാവ് ചെയ്തത് തന്നെ. ഓ, എന്തൊരു നിന്ദയാകുന്നു. ഓ ഇല്ല, പരിശുദ്ധനായ ദൈവം തന്റെ വചനത്തെ വെളിപ്പെടുത്തുന്നതിനായി കാത്തു പരിപാലിക്കുകയും തന്റെ വചനത്തിന് വിപരീതമായ ഏതൊരു കാര്യത്തെയും അനുഗ്രഹിക്കാൻ അതിന് കഴിയുകയുമില്ല. ഇപ്പോൾ ശ്രദ്ധിക്കുക, ഞാൻ സ്വല്പം താമസിച്ചാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് എനിക്കറിയാം. ഒരുപക്ഷെ ഇത് നിങ്ങളെ ഞെക്കിക്കൊന്നുകളയുന്നുണ്ടായിരിക്കാം. എന്നാൽ നോക്കൂ, ഞാൻ നിങ്ങളോട് ചില കാര്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ആകാശവും ഭൂമിയും ഒഴിഞ്ഞുപോകും, എന്നാൽ എന്റെ വചനങ്ങൾ ഒഴിഞ്ഞുപോകുകയില്ല, ഒരു വാക്കുപോലും ഒഴിഞ്ഞുപോകയില്ല എന്ന് കൽപ്പിച്ചരളി ചെയ്ത വിശുദ്ധ ദൈവത്തിന് അതെങ്ങനെ കഴിയും? ആ ദൈവത്തിന് അതിന് വിപരീതമായി എന്തെങ്കിലും ഒരു കാര്യമെടുത്ത് എങ്ങനെ അത് അനുഗ്രഹിക്കാൻ കഴിയും? അവനതെങ്ങനെ കഴിയും? നോക്കൂ, അവൻ സ്വയം അത് തെളിയിക്കുന്നു. അവൻ തന്റെ വചനത്തെ വെളിപ്പെടുത്തുന്നു. എന്താണ് ശരിയെന്നവൻ പറയുന്നത് ഒരു സഭയിലുള്ള അംഗത്വത്താലല്ല. മോവാബിനെ നോക്കുക, മോവാബിയരുടെ പക്കലും അവന്റെ വചനമുണ്ടായിരുന്നു. ഇസ്രായേലിയരുടെ പക്കൽ അവന്റെ വചനമുണ്ടായിരുന്നു. മോവാബിയരുടെ പക്കൽ അവന്റെ വചനത്തിന്റെ വേഷധാരണമുണ്ടായിരുന്നു. അവർ 7 ബലിപീഠങ്ങൾ പണിത് 7 കാളകളെ 7 ബലിയായി അർപ്പിച്ചിരുന്നു. അത് സമ്പൂർണാക്കവും സമ്പൂർണ്ണ ബലിയുമാകുന്നു. അതിനു പുറമെ അവർ 7 കോലാടുകളെയും എടുത്തിരുന്നു. അത് അവർ ദൈവപുത്രന്റെ വരവിൽ വിശ്വസിക്കുന്നതിനെ കാണിച്ചിരുന്നു. അത് അവരുടെ ഉയർന്ന മെത്രാപ്പോലിത്ത അർപ്പിച്ചിരുന്നു. അവരുടെ ഉന്നത പദവിക്കാരും പുരോഹിതന്മാരും മഹാപുരോഹിതന്മാരും അങ്ങനെ എല്ലാവരും, കൂടാതെ അവരുടെ രാജാക്കന്മാരും രാഷ്ട്രപതിമാരും എല്ലാവരും അതിന് ചുറ്റുമായി നിന്നുകൊണ്ട് അവർക്ക് കഴിയാവുന്നിടത്തോളം ഈശ്വര ഭക്തിയോടുകൂടെ ഇസ്രായേലിന് എതിരായിട്ട് അർപ്പണം നടത്തുകയും ചെയ്തു. ഇസ്രായേൽ അവിടെ വിശ്വാസ തത്വങ്ങളെ കൈവിടിഞ്ഞ ഒരു കൂട്ടം ജനങ്ങളെ പോലെ കാണപ്പെട്ടിരുന്നു. എന്നാൽ ഇസ്രായേലിനോടൊപ്പം എന്താണ് ഉണ്ടായിരുന്നത്? ദൈവം അവരുടെ പാളയത്തിലുണ്ടായിരുന്നു. അവൻ അവരോട് കൂടെ ആയിരുന്നുവെന്ന് അവൻ സ്വയം തെളിയിക്കുകയായിരുന്നു. അവർക്ക് എത്ര കുലപതിമാരും മാർപാപ്പമാരും അങ്ങനെ എന്തെല്ലാം ഉണ്ടായിരുന്നാലും അതൊരു കാര്യമല്ല. ദൈവം സ്വയം അവരോടൊപ്പം ഉണ്ടെന്ന് തെളിയിക്കാതെ അവനത് കഴിയുകയില്ല. അവർ അവന്റെ വചനത്തിൽ നിന്ന് മാറി അവന്റെ വചനത്തെ നിഷേധിക്കുന്നിടത്തോളം അവൻ അവരോടൊപ്പം എങ്ങനെയായിരിക്കാൻ കഴിയും? ജീവനുള്ള ദൈവം അവരുടെ ഇടയിലുണ്ടെന്നുള്ളതിന്റെ യാതൊരു അടയാളവുമില്ലായിരുന്നു. രണ്ടുപേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കാൻ കഴിയാതിരിക്കുമ്പോൾ പിന്നെ ദൈവത്തിന് ഐക്യരാഷ്ട്രങ്ങളുടെ ഇടയിൽ എങ്ങനെയായിരിക്കാൻ കഴിയും? ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, അവിടെ ക്രിസ്തു സഭക്കാരെന്ന് വിളിക്കപ്പെടുന്ന കൂട്ടർ പെന്തക്കോസ്തുകാരോടൊപ്പം യോജിച്ചിരിക്കുന്നു. പെന്തക്കോസ്തുകാർ അവർ അന്യഭാഷയിൽ സംസാരിക്കുന്നത് വിശ്വസിക്കുന്നു എന്ന് പറയുന്നു. അന്യഭാഷ പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ തെളിവായി അവർ വിശ്വസിക്കുന്നു. അവർ ഇതിലും അതിലും മറ്റേതിലും വിശ്വസിക്കുന്നു. അവർ അടയാളങ്ങളിലും അത്ഭുതങ്ങളിലും വിശ്വസിക്കുന്നുവെന്ന് പറയുന്നു. ക്രിസ്തു സഭക്കാർ അവരെ നോക്കി പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ ഒരു കൂട്ടം അജ്ഞരാകുന്നു. അത് കഴിഞ്ഞുപോയ ദിവസങ്ങളിലായിരുന്നു. രണ്ടുപേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കുന്നത് എങ്ങനെയാണ്? അങ്ങനെ അവർ തമ്മിൽ ഒത്തിരിക്കുന്നു. എന്താണ് അവർ ചെയ്യുന്നത്? അവർ തമ്മിൽ തമ്മിൽ സുരക്ഷയെ തേടുകയാണ്. അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞിരിക്കുക. എന്റെ സുരക്ഷ ക്രിസ്തുവിലും അവന്റെ വചനത്തിലുമാകുന്നു. കാരണം അവൻ സ്വയം അവന്റെ വചനമാകുന്നു. ജീവനുള്ള ദൈവത്തിന്റെ യാതൊരു അടയാളവുമില്ല, ഒട്ടും തന്നെ അവരിലില്ല. അതാണ് യേശു പറഞ്ഞത്, ഞാൻ വചനത്തെ വെളിപ്പെടുത്തുന്നില്ലെങ്കിൽ പിന്നെ ഇത് വിശ്വസിക്കരുത്. ദൈവം എന്നിൽ കൂടെ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ മശീഹ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്നിൽ കൂടെ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ എന്നെ വിശ്വസിക്കേണ്ട. അങ്ങനെയിരിക്കെ ഒരു വ്യക്തി താൻ ദൈവത്താൽ അയക്കപ്പെട്ട പ്രവാചകനാണെന്ന് പറയുകയും വചനത്തെ നിഷേധിക്കുകയും ചെയ്യുന്നു. അത്തരത്തിൽപ്പെട്ട കാര്യങ്ങളോട് ദൈവം കരുണയുള്ളവനായിരിക്കട്ടെ. ദൈവത്തിന് അങ്ങനെ ഒരു കാര്യം എങ്ങനെ ചെയ്യാൻ കഴിയും? ഞാൻ നിങ്ങളോട് ഇപ്പോൾ ചോദിക്കട്ടെ, ഞാൻ നിങ്ങളോട് കൂടെ വീണ്ടും എപ്പോൾ സംസാരിക്കുമെന്ന് എനിക്കറിയില്ല. അത് ദൈവത്തിനറിയാം. ഇത് അവൻ എന്നോട് ദർശനത്തിൽ കൂടി പറഞ്ഞതുപോലെ ഞാൻ ആഹാരം ശേഖരിച്ച് വീപ്പുകളിൽ നിറയ്ക്കുകയാണ്. അവർക്ക് എന്ത് സംഭവിക്കാൻ പോകുകയായിരുന്നുവെന്ന് ആമോസിന് എങ്ങനെ മുൻകൂട്ടി അറിയാൻ കഴിയുമായിരുന്നു എന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചേക്കാം. കാരണം അത് കാഴ്ചയ്ക്ക് നന്നായിരുന്നു. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇപ്പോൾ ഇത് ശ്രദ്ധിച്ചു കേൾക്കുക. കാരണം ഈ കാര്യങ്ങളെല്ലാം ടേപ്പുകളിലായിട്ട് ഇത് ലോകമെല്ലായിടത്തും പോകും. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ഇതാ ഇസ്രയേലും കൂടാതെ അവരുടെ സെമിനാരികൾ ഇതിനു മുമ്പായിരുന്നതിലും കൂടുതൽ നല്ല അവസ്ഥയിലായിരിക്കുന്നു. ആരും അവരെ അവിടെ ശല്യപ്പെടുത്തിയിരുന്നില്ല. അവർക്ക് അവരുടെ സ്വന്തമായ മതങ്ങളുണ്ടായിരുന്നു. നിങ്ങൾക്ക് യഹോവയെ ആരാധിക്കാൻ കഴിയുകയില്ല എന്ന് ആരും പറഞ്ഞിരുന്നില്ല. പുറജാതികൾ അവരോട് മുമ്പോട്ട് നീങ്ങുക, ആരാധിച്ചു പോകുക, നമുക്ക് തമ്മിൽ ഒരു ഒത്തുതീർപ്പുണ്ടല്ലോ എന്ന് പറഞ്ഞു. ആ പ്രവാചകൻ അതിൽ കൂടെ അത് കണ്ടിരുന്നു. അതുകൊണ്ട് ഇന്നും ഒരു പ്രവാചകൻ അത് കാണും. മുമ്പോട്ട് പോയിക്കൊള്ളുക, ഇസ്രായേൽ പറഞ്ഞു, നമുക്ക് തിന്നുകുടിച്ച് ആനന്ദിക്കാം. അങ്ങനെ അവരൊരു കൂട്ടമായി കൂട്ടിച്ചേർന്ന് അവർക്ക് കുറച്ച് തത്വസംഹിതകളും സഭാസംഘടനകളും വിഭാഗീയ സഭകളും അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാക്കി. അവരുടെ സ്ത്രീകൾ ആഡംബരത്വത്തിലും പാപത്തിലും ജീവിക്കുകയും കാഴ്ചയ്ക്ക് സിൽക്ക് പോലെയുള്ള ഇറക്കം കുറഞ്ഞ പാവാട ധരിച്ച് അർദ്ധനഗ്നരായി ഭോജനശാലയിലെ നർത്തകിയായി ചുറ്റി നടന്നു വരുന്നു. നിങ്ങൾ എപ്പോഴെങ്കിലും അവരുടെ നാടുകളിലെ ചരിത്രത്തെ ഒന്ന് നോക്കിയാൽ മൂന്നിലൊന്നും ഇന്നത്തെ പോലെ അത്രയും മോശമായിരുന്നു. അശേഷം അതായിരുന്നില്ല. കാരണം അവർക്കത് കഴിയില്ല. അവരെപ്രകാരം അത് ചെയ്യുകയും രാജാക്കന്മാരും പുരോഹിതന്മാരും മറ്റെല്ലാവരും ഇപ്രകാരം തുടരുകയും ചെയ്തു. യേശു പറഞ്ഞു, കപടവിശ്വാസികളെ, നിങ്ങൾ വിധവമാരുടെ വീടുകളെ നശിപ്പിച്ചു കളയുന്നു. അവനത് പറഞ്ഞു. അവർ ചെയ്തുകൊണ്ടിരുന്നതായി കാര്യങ്ങളെല്ലാം ആ പ്രവാചകൻ അവിടെ നിന്നുകൊണ്ട് ഈ ദേശത്തെ ഇപ്രകാരം നോക്കുകയും അവന്റെ ഹൃദയം അവന്റെ ഉള്ളിൽ തകർന്നിരുന്നുവെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതെ ശ്രീമാൻ, എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അവൻ എങ്ങനെ അറിയാമായിരുന്നുവെന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. അവനത് എങ്ങനെ മുൻകൂട്ടി കാണാൻ കഴിയുമായിരുന്നു? എങ്ങനെ അതറിയാമായിരുന്നു? ഇതെല്ലാം നന്നായി കാണപ്പെട്ടിരുന്നു. അവർക്ക് ഭക്ഷിക്കുവാൻ ധാരാളമുണ്ടായിരുന്നു. അവർക്ക് കൊടുക്കുവാൻ ധാരാളമുണ്ടായിരുന്നു. അവർക്ക് അവരുടെ വലിയ പള്ളികൾ ഉണ്ടായിരുന്നു. അവ അഭിവൃദ്ധി പ്രാപിച്ചുകൊണ്ടിരുന്നു. കാശ് എല്ലായിടത്തും വിതച്ചിരുന്നു. ആഡംബരവും തെരുവിൽ നൃത്തവും അസാൻമാർഗികതയും അങ്ങനെയെല്ലാമായിട്ട് അവർ തുടരുകയും ഇന്ന് അമേരിക്കയെ പോലെ എല്ലാ കാര്യങ്ങളിലും നന്നായി പോയിക്കൊണ്ടു വരുന്നു. ടെലിവിഷൻ നിറയെ വൃത്തികെട്ട തമാശകളും അർദ്ധനഗ്നയായ സ്ത്രീകളും മറ്റെല്ലാമാകുന്നു. നിങ്ങൾ കാണുന്നതെല്ലാം വൃത്തികേടും പാപവുമായിരുന്നു. അതിനുവേണ്ടി എനിക്കൊരു ടെലിവിഷൻ കാണേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ ചുറ്റുപാടുമായി എല്ലായിടത്തേക്ക് നോക്കുക. ആൺകുട്ടികളും പെൺകുട്ടികളും പുരുഷന്മാരും സ്ത്രീകളും പുകവലിക്കുകയും മദ്യപിക്കുകയും ഈ സബേലികൾ അവരെ തന്നെ ക്രിസ്ത്യാനികളെന്ന് വിളിക്കുകയും ഈ വൃത്തികെട്ട പിശാചുക്കൾ അവരെ തന്നെ മെത്തഡിസ്റ്റ് എന്നും ബാപ്റ്റിസ്റ്റ് എന്നും പ്രസ്ബിറ്റേറിയൻകാരെന്നും കത്തോലിക്കരെന്നും പ്രന്തിക്കോസ്തുകാരെന്നും വിളിക്കുന്നു. അവനത് കണ്ടപ്പോൾ അത് അവന്റെ കണ്ണുകളെ നേരിയതാക്കിയിൽ യാതൊരു അത്ഭുതവുമില്ല. അത് ശരിയാണ്, എല്ലാം നന്നായി കാണപ്പെട്ടിരുന്നു. നമുക്കതെങ്ങനെ സേവിക്കാൻ കഴിയും? ഇത് ശ്രദ്ധിക്കുക. ഓ, നമുക്ക് കോടിക്കണക്കിന് കൂടുതൽ കിട്ടിയിരിക്കുന്നു. നമ്മുടെ കെട്ടിടങ്ങളും നമ്മുടെ പള്ളികളും അത്രയും വലുതായിട്ട് നമുക്ക് പുതിയ പള്ളികൾ പണിയേണ്ടിയിരിക്കുന്നു. നമ്മുടെ പക്കൽ അത്രമാത്രം പണമുണ്ടായിട്ട് അതുമായിട്ട് എന്ത് ചെയ്യണമെന്ന് നമുക്കറിയില്ല. നമ്മുടെ ദേശത്തെ ഏറ്റവും നല്ല സ്ഥലങ്ങളിൽ നാം പണിതിരിക്കുന്നു. അവിടെയുള്ള വലിയ പള്ളികൾ ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാകുന്നു. ഇപ്പോഴും ഞങ്ങളുടെ പക്കൽ അത്രയും ധാരാളം പണമുണ്ടായിരിക്കുന്നു. ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചിട്ടില്ലെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഇല്ല, നിങ്ങൾ വചനത്തിന് പുറത്തായിരിക്കുന്നു. സഹോദരൻ ബ്രണഹാം, ദൈവം ഇത് നശിപ്പിച്ചു കളയുമെന്ന് നിങ്ങൾ അർത്ഥമാക്കുന്നുണ്ടോ? അതെ, അവയിൽ ഓരോന്നും നശിപ്പിച്ചു കളയും. നിങ്ങൾക്കതെങ്ങനെ അറിയാം? ആമോസ്, നിനക്കതെങ്ങനെ അറിയാം? അതൊരു ഡോക്ടർ ഒരു കേസ് പരിശോധിച്ചു നോക്കുന്നത് പോലെയാണ്. രോഗിയുടെ മേലുള്ള അസുഖത്തെ കണ്ടുപിടിച്ചു കഴിയുമ്പോൾ പിന്നെ എന്ത് ചെയ്യണമെന്ന് അവൻ അറിയുന്നു. ആ രോഗിക്ക് എന്താണ് കുഴപ്പമെന്ന് അവൻ അറിയുന്നു. ആ രോഗം എത്ര വർദ്ധിച്ചിരിക്കുന്നുവെന്നും എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നും അവൻ അറിയുന്നു. അതാണ് ഒരു പ്രവാചകന്റെ വഴി, ഒരു സത്യപ്രവാചകന്റെ വഴി. നിങ്ങൾ എന്ത് ചെയ്യുകയാണെന്നുള്ളത് ഞാൻ കാര്യമാക്കുന്നില്ല. പാപം വർദ്ധിച്ചു വരുന്നത് അവൻ കാണുമ്പോൾ അത് ക്യാൻസർ പോലെ തിന്നുകളയുന്നു. പെന്തക്കോസ്തുകാരിലും ബാക്കിയുള്ളവരിലും അത് അത്രമാത്രം വർദ്ധനയിലായിട്ട് അതിന് തിരികെ വരാൻ കഴിയാതെയായിരിക്കുന്നു. അത് മൂർധന്യ അവസ്ഥയിലെത്തിയിട്ട് അവർ നശിക്കാൻ പോകുന്നു. അപ്രകാരമാണ് ആമോസിന് ഈ രോഗനിർണയം ചെയ്യാൻ കഴിഞ്ഞത്. അവൻ ദൈവത്തിന്റെ വചനത്താൽ രോഗനിർണയം ചെയ്തു. അപ്രകാരമാണ് ഒരു സത്യപ്രവാചകൻ രോഗനിർണയം നടത്തിയിട്ട് സ്ത്രീകളോട്, നിങ്ങൾക്കിത് നല്ലവണ്ണം അറിഞ്ഞിരിക്കെ കത്തിരിച്ച മുടിയോടുകൂടി ന്യായവിധിയിൽ പോകാൻ ശ്രമിക്കരുതെന്ന് അവരോട് പറയുന്നത്. അപ്രകാരമാണ് പുരുഷന്മാരോടും ബാക്കിയുള്ളവരോടും വചനത്തെ നിഷേധിക്കുന്ന പ്രാസംഗികരായ നിങ്ങളോടും പറയുന്നത്. ഭക്തിയുടെ വേഷം ധരിച്ച് സഭാസംഘടനകളിൽ ചേർന്നുകൊണ്ട് സത്യപ്രവാചകൻ നോക്കുന്ന അതേ വചനത്തെ നിങ്ങൾ നോക്കുന്നുവെന്ന് നന്നായി അറിഞ്ഞിരിക്കെ സൂത്രത്തിൽ നിർഗമിച്ചു കളയുന്നു. ഈ കേസിന്റെ രോഗനിർണയം മരണമാകുന്നു, അതായത് വേർപെടുത്തലാകുന്നു. അതൊരു ഡോക്ടറിന് ഈ കേസ് അറിയാവുന്നത് മാതിരിയാണ്. അതിനുള്ള ലക്ഷണങ്ങൾ ഏത് വിധമാണെന്ന് അവൻ അറിയാം. ഈ ദേശത്തെ നോക്കുക, പെന്തിക്കോസ്തുകാർ ഇത് ചെയ്തിരിക്കുന്നുവെന്ന് നിങ്ങൾ പറയുമോ? അവർ നിങ്ങളെ സഭയിൽ കടക്കാൻ പോലും അനുവദിക്കുകയില്ല. കാരണം നിങ്ങൾ അവരുടെ സ്ത്രീകളെ അവരുടെ മുടികത്തിക്കലിനെ കുറിച്ച് പറയുന്നു. കൂടാതെ ബൈബിൾ അതിനെ കുറ്റം വിധിക്കുന്നു. മറ്റെന്തെങ്കിലും പറയുമോ എന്നും ഭയപ്പെടുന്നു. കഴിഞ്ഞ ദിവസം റോയ് ബോർഡേഴ്സ് പശ്ചിമതീരദേശത്ത് എനിക്കൊരു മതപ്രചാരണ പ്രവർത്തനത്തെ ഒരുക്കുന്നതിനായി ഏകദേശം 40-50 സുവിശേഷകരെ ഒരുമിച്ച് കൂട്ടുകയും അവിടെ എനിക്കൊരു വലിയ യോഗം നടത്തുകയും ഉണ്ടായി. അവർ ചോദിച്ചു, ശ്രീമാൻ ബോർഡേഴ്സ്, ഞങ്ങൾ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. സഹോദരൻ ബ്രഹാം കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തെ സ്നാനപ്പെടുത്തുന്നതിനായി ഉപയോഗിക്കുന്നത് ശരിയാണോ എന്ന് ചോദിച്ചു. ശ്രീമാൻ ബോർഡേഴ്സ് ഒരു ബഹുമാന്യനായ മനുഷ്യനായിരുന്നു. ഇവിടെയുള്ള നിങ്ങൾ സഹോദരൻ ബോർഡേഴ്സിനെ അറിയുമല്ലോ. അദ്ദേഹം പറഞ്ഞു, മാന്യരെ, സഹോദരൻ ബ്രഹാം ഇതുപോലെ പുറത്തുവച്ചുള്ളതായ പ്രചാരണ പ്രവർത്തനങ്ങളിൽ അദ്ദേഹം അത് പ്രസംഗിക്കാറില്ല. അദ്ദേഹം നേരെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് മുമ്പോട്ട് പോകും. അതാണ് അദ്ദേഹം ചെയ്യുന്നത്. ഞാൻ നിങ്ങളോട് ചോദിച്ചത് അതല്ല എന്ന് സഭാമൂപ്പൻ പറഞ്ഞു. ഇപ്പോൾ അവരുടെ പക്കൽ ടേപ്പുകൾ ഉള്ളതിനാൽ അവർ അതറിഞ്ഞിരുന്നു. അദ്ദേഹം ചോദിച്ചു, യേശു ക്രിസ്തുവിന്റെ നാമത്തിലാണോ അദ്ദേഹം സ്നാനപ്പെടുത്തുന്നത്? അദ്ദേഹം പറഞ്ഞു, അതെ, തന്റെ സ്വന്തം സഭയിൽ അത് ചെയ്യുന്നു. ആ ഒരു സ്ഥലത്ത് മാത്രമാണ് അദ്ദേഹം സ്നാനപ്പെടുത്തുന്നത്. അത് തന്റെ സ്വന്തം സഭയിലാകുന്നു. അയാൾ പറഞ്ഞു, അത് മതി, അത് മാത്രമാണ് ഞാൻ അറിയാൻ ആഗ്രഹിച്ചിരുന്നത്. ഞങ്ങൾക്ക് അദ്ദേഹത്തെ ആവശ്യമില്ല. ഞങ്ങളുടെ ജനങ്ങളുടെ ഇടയിൽ ഈ ഭ്രാന്ത് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസം എന്റെ ഒരു നല്ല സുഹൃത്തായ എഡ് ഡോൾട്ടന് ബാപ്റ്റിസ്റ്റ് സഭയിൽ നിന്നും ഒരു കത്ത് ലഭിച്ചു. അതിൽ ഇപ്രകാരം പറഞ്ഞിരുന്നു, ബാപ്റ്റിസ്റ്റുകാരുടെ കൂട്ടായ്മയിൽ നിന്നും ഞങ്ങൾ നിങ്ങളെ ബഹിഷ്കരിച്ചിരിക്കുന്നു. കാരണം നിങ്ങൾ യേശുവിന്റെ നാമത്തിലുള്ള സ്നാനത്തിന്റെ ഭ്രാന്തിൽ ചേർന്നിരിക്കുന്നു. ഞാൻ പൗലോസിനോടൊപ്പം നിൽക്കുവാൻ ആഗ്രഹിക്കുന്നു. ലോകം മതഭേദമെന്ന് പറയുന്ന മാർഗപ്രകാരം ഞാൻ ദൈവത്തെ ആരാധിക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം ഇത് അവന്റെ വചനമാകുന്നു. അതെ ശ്രീമാൻ, അതെ. ഓ, തീർച്ചയായും ഡോക്ടർ ഈ കേസിന് രോഗനിർണയം നടത്തുന്നു. അതെവിടെ എത്തിയിരിക്കുന്നുവെന്ന് അവൻ കാണുന്നു. ഒരു സത്യപ്രവാചകൻ വചനത്താൽ രോഗനിർണയം നടത്തുന്നു. അവൻ എന്താണ് ചെയ്യുന്നത്? ഒരു ഡോക്ടർ ലക്ഷണങ്ങളെ നോക്കി രോഗനിർണയം നടത്തുന്നു. അത് ശരിയല്ലേ? അവൻ ലക്ഷണങ്ങളെ നോക്കുന്നു. രോഗിക്ക് എന്താണ് കുഴപ്പമെന്ന് അവൻ കാണുന്നു. രോഗം എത്രയധികം വർദ്ധിച്ചിരിക്കുന്നുവെന്ന് കണ്ടിട്ട് അവൻ പറയും, ഇനിയും ഒന്നും ചെയ്യാൻ കഴിയില്ല. ഒരു സത്യപ്രവാചകൻ ദൈവത്തിന്റെ വചനത്താൽ രോഗനിർണയം നടത്തിയിട്ട് മരുന്നെടുത്ത് കൊടുക്കുകയും ജനങ്ങൾ തിരികെ അത് അവന്റെ മുഖത്തേക്ക് എറിയുകയും ചെയ്യുന്നു. എന്താണ് സംഭവിക്കാൻ പോകുന്നത്? നശിച്ചു പോകും. അത്രമാത്രം, ഇത് സുഖവിലാസങ്ങളെ ഇഷ്ടപ്പെടുന്ന ലോകലാഞ്ചനയോടുകൂടിയ പേരിന് വിളിക്കപ്പെടുന്ന ഒരു കൂട്ടം കപട വിശ്വാസികളാകുന്നു. എന്നാൽ സത്യപ്രവാചകന്റെ വഴി ഇതാകുന്നു. ഓ, അവൻ രോഗത്തെ കാണുന്നു. അവൻ വചനത്തിൽ നിന്നും അകന്നു പോകുന്നത് അവൻ കാണുന്നു. അവൻ വചനത്തെ കാണുകയും എന്താണ് വരാൻ പോകുന്നതെന്നുള്ളതിന്റെ ഫലങ്ങളും അറിയുന്നു. അവർ ജീവിക്കുന്ന ആഡംബരത്തെ അവൻ കണ്ടിരിക്കുന്നു. സ്ത്രീകളുടെ പെരുമാറ്റ രീതി അവൻ കണ്ടിരിക്കുന്നു. പുരോഹിതന്മാർ ചെയ്യുന്ന രീതിയും അവർ ദൈവത്തിന്റെ സത്യാരാധനയിൽ നിന്ന് മാറിപ്പോയിരിക്കുന്നതും അവൻ കണ്ടിരുന്നു. അതിനുള്ള ഉത്തരം അവന്റെ പക്കൽ ഉണ്ടായിരുന്നു. നിങ്ങൾ സേവിക്കുന്നുവെന്ന് അവകാശപ്പെടുന്ന ദൈവം നിങ്ങളെ നശിപ്പിച്ചു കളയുമെന്ന് അവൻ പറഞ്ഞു. എന്തുകൊണ്ടാണ്? കാരണം നിങ്ങൾ എന്റെ കൽപ്പനകളെ പ്രമാണിച്ചില്ല. എന്നിരിക്കലും അവരത് വിചാരിച്ചിരുന്നു. ഞാനത് ഇവിടെ വായിച്ചിരുന്നില്ലേ? രണ്ടാമത്തെ വാക്യമായിരുന്നു, അല്ല, രണ്ടാം അധ്യായത്തിന്റെ നാലാം വാക്യമായിരുന്നു. ഭൂമിയിലെ സകല വംശങ്ങളിലും വെച്ച് ഞാൻ നിങ്ങളെ മാത്രം തിരഞ്ഞെടുത്തിരുന്നു. എന്നൊരിക്കലും നിങ്ങൾ എന്റെ കൽപ്പനകളെ പാലിച്ചു നടക്കുന്നതിനെ നിരസിച്ചു കളയുന്നു. ആകാശന്റെ തലയനായ പ്രവാചകൻ തന്റെ നരച്ച താടിയെ ലാഞ്ചിച്ചുകൊണ്ട് അവിടെ നിൽക്കുമ്പോൾ അവന്റെ കണ്ണുകളിൽ നിന്നും തീ മിന്നുകയും അവരുടെ ഒരു കൂട്ടം പുരോഹിതന്മാരോട് സംസാരിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, നിങ്ങൾ സേവ ചെയ്യുന്നുവെന്ന് അഭിനയിച്ചുകൊണ്ട് ചെയ്യുന്ന കവട വിശ്വാസികളായ നിങ്ങളെ ആ ദൈവം തന്നെ നശിപ്പിച്ചു കളയും. അവന് സഹകരണം കിട്ടുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഓ, ഇന്ന് തന്നെ അതൊന്ന് ശ്രമിച്ചുകൊണ്ട് നോക്കുക. ഇല്ല. എന്നാൽ അവൻ എന്താകുന്നു? അത് സത്യപ്രവാചകന്റെ വഴിയാകുന്നു. അവന്റെ പക്കൽ വചനമുണ്ടായിരുന്നു. അതെന്തായിരുന്നുവെന്ന് അവൻ അറിഞ്ഞിരുന്നു. അത് പഴയ നിയമത്തിലെ മീഖായവനെ പോലെയാണ്. ഇപ്പോൾ ആ പേരോടുകൂടി ഒരു കുട്ടിയെ ഞാൻ സമർപ്പണം ചെയ്തിരുന്നു. കുറച്ചു നേരം മുമ്പ് അവരിൽ ചിലരെ ഞാൻ സമയത്തെ ലാഭിക്കുന്നതിനായി വിട്ടുകളഞ്ഞു വരുന്നു. എന്നാൽ മീഖയാവ് ആഹാബിന്റെ മുമ്പിൽ നിന്നിട്ട് അവരെ ഒന്ന് നോക്കി. അവൻ വചനം അറിഞ്ഞിരുന്നു. മീഖയാവ് അവരോട് വചനത്തെ കൽപ്പിച്ചറളി ചെയ്തു. എന്തുകൊണ്ടാണ് മീഖയാവ് തന്റെ ദർശനത്തെ തന്റെ ഉപദേശത്തെ ദൈവത്തിന്റെ വചനവുമായിട്ട് താരതമ്യപ്പെടുത്തി നോക്കി? അവന്റെ ഉപദേശവും വചനവും ഒന്ന് തന്നെയാണെന്ന് അവൻ കണ്ടെത്തി. എന്തുകൊണ്ടെന്നാൽ അവൻ ആഹാബിനെ ശപിക്കുകയും അവന്റെ രക്തം നായ്ക്കൾ നക്കുകയും ചെയ്യുമെന്ന് വചനം പറഞ്ഞിരുന്നു. അതാണ് വചനം പറഞ്ഞിരുന്നത്. അതിനാൽ മീഖയാവിനൊരു ദർശനമുണ്ടായി. അവനൊരു പ്രവാചകനായിരുന്നു. എന്താണ് വചനം അവന്റെ അടുക്കൽ എത്തുന്നത് നോക്കി. അവൻ പ്രാർത്ഥിച്ചുകൊണ്ട് അപേക്ഷിച്ചു, ഓ ദൈവമേ, ഞാൻ എന്ത് ചെയ്യണം? അവിടെ നിൽക്കുന്ന ഈ ഒരു കൂട്ടം പ്രാസംഗികരോട് ഞാൻ എന്താണ് പറയേണ്ടത്? എല്ലാ സഭാസംഘടനകളും ഇവിടെ എത്തിയിരിക്കുന്നു. ദേശത്തുള്ള എല്ലാവരും കർത്താവ് എനിക്കെതിരായി ഒത്തുകൂടിയിരിക്കുന്നു. ഇവിടെ ഞാൻ ഇതാ രാജാവിന്റെ മുമ്പിൽ നിൽക്കുന്നു. ഞാൻ എന്തു പറയണം? അവനൊരു ദർശനത്തിൽ കടന്നു. അത് പറഞ്ഞു, പോയിക്കൊള്ളുക, നിങ്ങൾ പുറപ്പെടുവിൻ. എന്നാൽ ഇസ്രായേലിടയിലില്ലാത്ത ആടുകളെ പോലെ ചിതറിയിരിക്കുന്നത് ഞാൻ കണ്ടുവെന്ന് പറഞ്ഞു. ആ സഭയുടെ പ്രാദേശിക മൂപ്പൻ അവന്റെ അടുക്കലേക്ക് നടന്നു വന്നിട്ട് അവന്റെ ചെകിട്ട തടിച്ചുകൊണ്ട് ചോദിച്ചു, നിന്നോട് അരളി ചെയ്യാൻ യഹോവയുടെ ആത്മാവ് എന്നെ വിട്ട് ഏത് വഴി കടന്നു വന്നു എന്ന് ചോദിച്ചു. ദൈവം എന്താണ് പറഞ്ഞതെന്ന് നിങ്ങൾക്കറിയാമോ? അവനൊരു പിശാചിനെ അയച്ച് അവരുടെ ഇടയിൽ കടന്നുകൂടുവാൻ ഇടയാക്കി. കാരണം അവരുടെ തുടക്കം തന്നെ വചനത്തിന് പുറത്തായിരുന്നു. അവർ വചനത്തെ വിശ്വസിക്കുന്നില്ലെങ്കിൽ അവർക്ക് ന്യായവിധി വരേണ്ടതിന് ദൈവം അവർക്ക് ഭോഷ്ക്ക് വിശ്വസിക്കുമാറ് വ്യാജത്തിന്റെ വ്യാപാര ശക്തി അയക്കുന്നു എന്ന് ബൈബിൾ പറയുന്നു. അത് തന്നെയാണ് കൃത്യമായിട്ടും ഇന്ന് ഈ സഭാ സംഘടനകളും ഈ ദേശത്തെ ജനങ്ങളും എന്ന് ചെയ്തിരിക്കുന്നത്. ന്യായവിധി വരേണ്ടതിന് ഒരു ഭോഷ്ക്ക് വിശ്വസിക്കുന്നു. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. സഭാ സംഘടനക്കാരെ മറ്റെല്ലാം ഇതോട് ചേർന്നുകൊള്ളുക. അതെ, മറ്റുള്ള പ്രവാചകന്മാർ എന്താണ് നോക്കിക്കൊണ്ടിരുന്നത്? അവർ പ്രവാചകന്മാരായിരുന്നു. അതെ ശ്രീമാൻ, അവർ പ്രവാചകന്മാരായിരുന്നു. എന്നാൽ അവർ അവരുടെ പ്രവചനത്തെ ഒന്ന് നിർത്തിയിട്ട് ഈ വചനവുമായി ഒത്തുചേർത്തതൊന്ന് നോക്കിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഇന്ന് മെത്തഡിസ്റ്റ് സഭക്കാർ ഒന്ന് നിർന്നിട്ട് അവരുടെ പ്രവചനത്തെ നോക്കിയെങ്കിൽ അവർ ഒരിക്കലും ഇനിയും ഒരു വ്യക്തിയെ തളിക്കുകയില്ല. അവർ പരിശുദ്ധാത്മാവ് സ്വീകരിക്കുമായിരുന്നു. അവരെല്ലാവരും ജലത്തിൽ മുക്കി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തുമായിരുന്നു. അസംബ്ലീസ് ഓഫ് ഗോഡുകാർ ഇന്നൊന്ന് നിർത്തിയിട്ട് അവരുടെ പ്രവചനത്തെ ഒന്ന് നോക്കിയിരുന്നെങ്കിൽ അവർ തിരികെ വചനത്തിലേക്ക് വരുമായിരുന്നു. വണ്ണസുകാർ ഇന്നൊന്ന് നിർത്തിയിട്ട് അവരുടെ പ്രവചനത്തെ ഒന്ന് ചോദന ചെയ്ത് നോക്കിയാൽ അവരും വചനത്തിലേക്ക് തിരികെ വരും. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ആ പ്രവാചകന്മാർ ഒരു വട്ടം നിന്നിട്ട് അവരുടെ പ്രവചനത്തെ പരിശോധിച്ച് നോക്കിയിരുന്നെങ്കിൽ, എന്നാൽ അവർ യുക്തിവാദം നടത്തിക്കൊണ്ട് പറഞ്ഞു, ഞങ്ങൾ രാമോത്തിക്കെതിരെ ഗിലയാദിലേക്ക് പോയിട്ട് അത് പിടിച്ചെടുക്കും, അത് ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാകുന്നു, യോശുവ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നു. മീഖയാവ് പറഞ്ഞു, അത് കേൾവിക്ക് ഉചിതമായിട്ടുണ്ട്. എന്നാൽ ഇതെന്താകുന്നുവെന്ന് വെച്ചാൽ അതാകുന്നു, നിങ്ങൾ വാദിക്കാൻ ആഗ്രഹിക്കുന്നില്ല, നിങ്ങൾ ദൈവം കൽപ്പിച്ചത് വിശ്വസിക്കുക, യാതൊന്നും ന്യായവാദം നടത്തരുത്. അബ്രഹാം ന്യായവാദം നടത്തിയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു? അവന് തന്റെ ദേശത്തെ എങ്ങനെ വിട്ടുപോകാൻ കഴിയുമായിരുന്നു? അവന് 100 വയസ്സായിരിക്കുമ്പോഴും ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പോകുകയും സാറായിക്ക് 90 വയസ്സും അവർക്കൊരു പുത്രൻ സാറായിൽ കൂടി ജനിക്കുന്നതിന് എങ്ങനെയും കഴിയുമായിരുന്നു? യുക്തിവാദങ്ങളെ വലിച്ചെറിഞ്ഞു കളയുക, നിങ്ങൾ വിശ്വസിക്കുക മാത്രം ചെയ്യുക. നിങ്ങൾക്കറിയാമോ സഹോദരൻ ബ്രഹാം ഒരു കപട വിശ്വാസിയല്ലാതെ മറ്റു യാതൊന്നുമല്ല എന്ന് പിശാച് നിങ്ങളോട് പറയാൻ നിങ്ങളിടയാക്കി. ഇപ്പോൾ നിൽക്കൂ, അദ്ദേഹം ശരിയാണോ ഉപദേശിക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ ബൈബിളിലേക്ക് പോയി നോക്കട്ടെ. അത് ചെയ്യരുത്, അത് ചെയ്യരുത്, അവനത് ചെയ്യാൻ നിങ്ങളെ ഇടയാക്കുകയില്ല. ഇല്ല ഇല്ല, എന്നാൽ അവൻ എന്നെ കുറിച്ച് എന്തെങ്കിലും ചീത്തയായ കാര്യം പറയും, അതിനുള്ള അവകാശം അവനുണ്ട്. അങ്ങനെ നിങ്ങൾക്കത് കിട്ടാൻ തുടങ്ങിയിട്ട് നിങ്ങൾ നിൽക്കുകയും പിന്നെ യുക്തിവാദം നടത്തിക്കൊണ്ട് പറയും, യാ, അദ്ദേഹം അത് ചെയ്തുകൂടായിരുന്നു, അദ്ദേഹം ഇത് ചെയ്തുകൂടായിരുന്നു. നിങ്ങൾ എന്നെ നോക്കിയാൽ നിങ്ങൾക്ക് ധാരാളം കാര്യങ്ങൾ കണ്ടുകിട്ടും. നിങ്ങൾ കർത്താവ് യേശുവിനെ നോക്കുക, നിങ്ങൾക്ക് ധാരാളം കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ കഴിയും. ഒരു നിമിഷത്തേക്ക് അവനെ നോക്കുക. ഞാൻ നിങ്ങൾ ഓരോരുത്തരെയും അതിലിടാൻ പോകുകയാണ്. ഇപ്പോൾ അവൻ ഭൂമിയിലായിരുന്ന കാര്യത്തെ നാം മറന്നുകളയാൻ പോകുകയാണ്. ഇവിടെ ഇതാ ഒരു ബാലൻ നിൽക്കുന്നു. അവൻ മുഴുവൻ ദേശത്താലും ഒരു ജാരസന്തതിയായി ജനിച്ചവനാണെന്ന് തെളിയിച്ചിരിക്കുന്നു. അവന്റെ അപ്പനുമായി വിവാഹം കഴിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ അവന്റെ അമ്മയ്ക്ക് അവൻ ജനിച്ചിരുന്നു, അത് തെളിയിക്കപ്പെട്ടിരുന്നു. ഇപ്പോൾ കന്യക ഗർഭവതിയാകും എന്നുള്ള വചനത്തിലേക്ക് അവർ പോകുന്നില്ല. അവരെന്താണ് കേൾക്കുന്നത് അതിനനുസരിച്ച് പോകുന്നു. ഒരു ജാരസന്തതിയാകുന്നു. അവൻ പാപത്തിൽ ജനിച്ചിരിക്കെ അവർക്ക് ശിക്ഷ കൊടുക്കുവാൻ ശ്രമിക്കുന്നുവോ എന്നവർ അവനോട് പറഞ്ഞിരുന്നില്ലേ? അവൻ എന്താണ് ചെയ്തിരുന്നതെന്ന് നോക്കുക. അവൻ യഥാർത്ഥത്തിൽ ആ ദേശത്തുണ്ടായിരുന്ന സകല സഭകളെയും വലിച്ചു കീറുകയായിരുന്നു. അത് ശരിയായിരുന്നുവോ? സഭാ സംഘടനകളും മറ്റെല്ലാമായിരുന്നു. അവൻ എന്തായിരുന്നു? അവൻ യാതൊരു വിഭാഗീയ സംഘടനയിലും ഉൾപ്പെടാതിരുന്ന ഒരു ചെറുപ്പക്കാരനായ മനുഷ്യൻ ഇപ്രകാരം അങ്ങനെ ചെയ്തുകൊണ്ടുപോയിരുന്നു. നീ ഏത് സഭയിൽ ഉൾപ്പെട്ടിരിക്കുന്നു? നിന്റെ പിതാവ് ആരാകുന്നു? യോസഫ് നിന്റെ പിതാവല്ലെന്ന് നീ പറയുന്നു. അവൻ പറയും, യോസഫ് എന്റെ പിതാവല്ല. എങ്കിൽ ആരാണ് നിന്റെ പിതാവ്? ദൈവം എന്റെ പിതാവാകുന്നു. നീ ഒരു മതഭ്രാന്തനാകുന്നു, നീ അത് തന്നെയാകുന്നു. നീ ഒരു മനുഷ്യനായിരിക്കെ ദൈവം നിന്റെ പിതാവാകുന്നു എന്ന് നീ പറയുന്നു. അവർ അത് വചനത്താൽ പരിശോധിച്ചു നോക്കിയിരുന്നെങ്കിൽ, ഹല്ലേലൂയ, അതെന്താണെന്ന് നിങ്ങൾ കാണുന്നില്ലേ? വചനം ജഡമാകേണ്ടിയിരിക്കുന്നു. അവർ അവരുടെ ദർശനത്തെ വചനമായി പരിശോധിച്ചു നോക്കിയില്ല. അതാകുന്നു ഇത് ഇന്ന് സംഭവിച്ചിരിക്കുന്ന കാര്യവും അത് തന്നെയാണ്. നിങ്ങൾ നിങ്ങളുടെ ദർശനങ്ങളെയും നിങ്ങളുടെ പ്രവചനത്തെയും നിങ്ങളുടെ ഉപദേശങ്ങളെയും ദൈവത്തിന്റെ വചനവുമായിട്ട് പരിശോധിച്ചു നോക്കുന്നില്ല. ആരെങ്കിലും സത്യം നിങ്ങളോട് പറയാൻ ശ്രമിക്കും, അപ്പോൾ നിങ്ങൾ അവരോടൊപ്പം വീണുപോകുന്നു. അത് ആമോസ് ചെയ്ത പോലെയാണ്. ആമോസ് അത് ചെയ്തു, നിങ്ങൾ അത് തന്നെ ചെയ്യും. ഇപ്പോൾ ശ്രദ്ധിക്കുക, അവൻ ഈ അവസ്ഥയിലായിരുന്നു. നിങ്ങൾ തിരികെ വചനത്തിലേക്ക് പോയി നോക്കിയിരുന്നില്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങളും അവനെ കുറ്റം വിധിക്കുമായിരുന്നു. അത് ശരിയാണ്, അവരും അത് തന്നെ ചെയ്തു. അവർ അവനെ ഇന്നും കുറ്റം വിധിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന സ്ത്രീകളാണെങ്കിൽ എന്തായിരിക്കും? അതെ, നിങ്ങളുടെ മുടി കത്തിരിച്ചു കളയുന്നതായ ആശയത്തെ വചനവുമായിട്ട് പരിശോധിച്ചിട്ട് വചനം എന്താണ് പറയുന്നതെന്ന് നിങ്ങൾ നോക്കുന്നില്ലേ? നിങ്ങൾ എന്തുകൊണ്ട് ഈ കാര്യങ്ങൾ ചെയ്യുന്നില്ല? പിതാപുത്രൻ പരിശുദ്ധാത്മാവിന്റെ നാമത്തിലുള്ള നിങ്ങളുടെ ജനസ്നാനത്തെയും തൃത്വം എന്ന് വിളിക്കപ്പെടുന്ന കള്ള ഉപദേശത്തെ, അത് വെറും തലപ്പേരുകളും ഒരു ദൈവത്തിന്റെ മൂന്ന് കാര്യാലയവും മാത്രമായിരിക്കെ എന്തുകൊണ്ട് നിങ്ങൾ പരിശോധിച്ചു നോക്കുന്നില്ല? പിതാവ് എന്നതൊരു പേരല്ല. പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ഒരു പേരായിരിക്കുന്നില്ല. എന്നാൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും പേരെന്നത് കർത്താവായ യേശു ക്രിസ്തു ആകുന്നു. നിങ്ങളുടെ സ്നാനത്തെ ബൈബിളിൽ എല്ലാവരും സ്നാനപ്പെട്ടിരിക്കുന്ന രീതിയുമായി പരിശോധിച്ചു നോക്കുക. നിങ്ങൾ നിങ്ങളുടെ വിചാരത്തെ വചനവുമായിട്ട് പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ നിങ്ങൾ തിരികെ വന്ന് കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുക്കും. പൗലോസ് അവരോട് ചെയ്യാൻ പറഞ്ഞതും അത് തന്നെയായിരുന്നു. ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. നിങ്ങൾക്കറിയാമോ, പലപ്പോഴും ദൂതന്മാർ ഇറങ്ങി വരാറുണ്ട്. പെന്തക്കോസ്തുകാർ ഇപ്രകാരമുള്ളതിനെ തിന്നുകളയുന്നു. വിശുദ്ധ മാർട്ടിൻ അവിടെ നിൽക്കുമ്പോൾ അതിനെപ്പറ്റി എന്ത് പറയുന്നു? അവിടെ ഒരു വലിയ തേജസ്സേറിയ വ്യക്തി അവന്റെ മുമ്പിൽ നിന്നു. മാർട്ടിൻ യേശുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ടിരിക്കുകയും പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുകയും വചനത്തെ പാലിക്കുകയും ചെയ്തിരുന്നവനായിരുന്നു. റോമക്കാർ അവനെ പുറത്താക്കാൻ ശ്രമിക്കുകയും മതസിദ്ധാന്തങ്ങളെയും മനുഷ്യനിർമ്മിതമായ ഉപദേശങ്ങളെയും അകത്ത് കടത്താൻ ശ്രമിക്കുകയും ചെയ്തിരുന്നപ്പോൾ ഈ മനുഷ്യൻ അവിടെ വചനത്തിൽ നിന്നു. പിശാചുകൾ അവന്റെ അടുക്കൽ വന്ന് അവനോട് സംസാരിക്കാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ അവൻ അതിന് ശ്രദ്ധ കൊടുത്തിരുന്നില്ല. ഒരു ദിവസം സാത്താൻ ക്രിസ്തുവിനെ പോലെ കിരീടമണിഞ്ഞ് സ്വർണ ചെരുപ്പുകളും ഇട്ടുകൊണ്ട് അവന്റെ മുമ്പിൽ നിന്നിട്ട് പറഞ്ഞു. അവന്റെ ചുറ്റുമായി തീജ്വാലകൾ ഉണ്ടായിരുന്നു. അവൻ ചോദിച്ചു, മാർട്ടിൻ, നീ എന്നെ തിരിച്ചറിയുന്നില്ലേ? ഞാൻ നിന്റെ കർത്താവാകുന്നു, എന്നെ ആരാധിക്കുക. മാർട്ടിൻ അവനെ ഒന്ന് നോക്കി. അവിടെ എന്തോ കുഴപ്പമുള്ളതുപോലെ അവന് തോന്നി. അവൻ പറഞ്ഞു, മാർട്ടിൻ, നിനക്കെന്നെ മനസ്സിലാക്കാൻ കഴിയുന്നില്ലേ? ഞാൻ നിന്റെ കർത്താവും രക്ഷിതാവും ആകുന്നു, എന്നെ ആരാധിക്കുക. അവൻ ഇപ്രകാരം മൂന്ന് വട്ടം പറഞ്ഞു. മാർട്ടിൻ ചുറ്റുപാടുമായി നോക്കി. ക്രിസ്തു തന്റെ വരവിൽ അവന്റെ ജനങ്ങളാൽ കിരീടമണിയിക്കപ്പെടും എന്നവൻ കണ്ടിരുന്നു. അവനൊരു സ്വർണ്ണ ചെരുപ്പ് ധരിക്കുകയില്ല. അവൻ പറഞ്ഞു, സാത്താനെ, എന്നെ വിട്ടു പോക. മനുഷ്യ, പെന്തക്കോസ്തുകാർ അത് തിന്നുകളയില്ലേ? അത് ഉജ്ജ്വലമായ തേജസ്സേറിയ ദൂതനായിരുന്നു. ഷിക്കാഗോയിൽ നിന്ന് വന്ന സ്ത്രീ എന്നോട് പറഞ്ഞു, അവിടേക്ക് ഞാനിപ്പോൾ പോവുകയാണ്. സഹോദരൻ ബ്രൻഹാം അവിടെയുള്ള ശുശ്രൂഷകർ പറഞ്ഞു, കർത്താവിന്റെ ദൂതൻ യേശുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തുന്നതിന് നിങ്ങളോട് പറഞ്ഞിരുന്നെങ്കിൽ അവർ അത് സ്വീകരിക്കുമായിരുന്നു. എന്നാൽ ഇത് നിങ്ങളുടെ സ്വന്തം വിചാരമായിരിക്കുന്നു. ഞാൻ പറഞ്ഞു, കർത്താവിന്റെ ദൂതൻ ഇതിന് വിപരീതമായിട്ട് എന്തെങ്കിലും പറയുകയാണെങ്കിൽ പിന്നെ അത് കർത്താവിന്റെ ദൂതനല്ല. മനസ്സിലായോ? ഏതൊരു ദൂതനായാലും ഈ വചനത്തിന് വിപരീതമായിട്ട് എന്തെങ്കിലും പറയുകയാണെങ്കിൽ അതൊരു കള്ളമായിരിക്കട്ടെ. ഒരു മനുഷ്യൻ നിങ്ങളോട് പറയുകയാണെങ്കിൽ അത് ദൈവത്തിൽ നിന്നുള്ള ഒരു ദൂതനാണെങ്കിൽ അവൻ ദൈവത്തിൽ നിന്നാണെന്ന് നമുക്ക് പറയാം. അവൻ നിങ്ങളോട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനമെടുക്കുന്നത് ശരിയാണെന്ന് പറയുകയാണെങ്കിൽ അവനൊരു ഭോഷ്ക പറയുന്നവനായിരിക്കട്ടെ. ഒരു മനുഷ്യൻ നിങ്ങളോട് മുടി കത്തിരിക്കുകയും അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുകയും സഭയിലൊരു തൊപ്പിയോ അല്ലെങ്കിൽ ഒരു അരികില്ലാത്ത തൊപ്പിയോ തലമൂടുന്നതിന് വേണ്ടി ധരിക്കുന്നതിൽ യാതൊരു കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ അവനൊരു ഭോഷ്ക പറയുന്നവനാകുന്നു. ദൈവത്തിന്റെ വചനം സത്യമാകുന്നു. വചനത്തിന് വിപരീതമായിട്ടുള്ള ഏതൊരു കാര്യവും ഭോഷ്കായിരിക്കട്ടെ, വചനമാണ് സത്യമായിട്ടുള്ളത്, അത് നിലനിൽക്കും. ആ കാരണത്താലാണ് മീഖയാവിന് തന്റെ പ്രവചനം ദൈവത്തിൽ നിന്ന് വന്നതാണെന്ന് അറിയാൻ കഴിഞ്ഞത്. കാരണം അത് ദൈവത്തിന്റെ വചനത്തോട് കൂടിയതായിരുന്നു. അതെ ശ്രീമാൻ, അവന്റെ ദർശനം ദൈവത്തിന്റെ വചനത്തെ പോലെ തന്നെ അതിനെ താങ്ങിയിരുന്നു. ഹോ, ആമോസ് ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ അവൻ വചനത്തോടൊപ്പം നിൽക്കുമായിരുന്നു. അത് ശരിയാണ്. ഇന്ന് നമുക്കുള്ള കുഴപ്പമെന്ന് പറയുന്നത് അന്ന് അവർക്കുള്ളതുപോലെ തന്നെയായിരുന്നു. ഞാൻ സമാപിപ്പിക്കാൻ പോവുകയാണ്. അവർക്കുണ്ടായിരുന്നതുപോലെ തന്നെയാണ് നമുക്കുള്ള കുഴപ്പവും. അവരെ അടിസ്ഥാനത്തിന് പുറത്തായി ഉപദേശിപ്പിക്കപ്പെട്ടിരുന്നു. യേശു പറഞ്ഞു, നിങ്ങളുടെ സമ്പ്രദായങ്ങളാൽ നിങ്ങൾ ദൈവകൽപ്പന തള്ളിക്കളയുന്നു. ആ തെറ്റായ സ്നാനവും പരിശുദ്ധാത്മാവ് പ്രാപിക്കുന്നതിന്റെ തെറ്റായ അടയാളങ്ങളും, ചിലർ അതിനെ കൈപിടിച്ചു കുലുക്കുന്നതാണെന്നും മറ്റു ചിലർ അതിനെ അന്യഭാഷ പറയുന്നതാണെന്നും പറയുന്നു. ഞാൻ പിശാചുക്കൾ അന്യഭാഷ പറയുന്നതും കൈപിടിച്ചു കുലുക്കുന്നതും കേട്ടിട്ടുണ്ട്. അതേ ശ്രീമാൻ, അത് ഇതിന്റെ ഒരു അടയാളമല്ല. ഇപ്പോൾ ശ്രദ്ധിക്കുക, ഇതുപോലെയുള്ള ഈ കാര്യങ്ങളെല്ലാം നിങ്ങളെ ദൈവത്തിന്റെ വചനത്തിന് പുറത്താക്കിയിട്ട് സമ്പ്രദായങ്ങളെ പഠിപ്പിക്കുകയാണ്. അത് ശരിയാണ്. ഇപ്പോൾ അവന് നിങ്ങളെ തിരികെ വചനത്തിലേക്ക് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. എന്നാൽ ഇന്ന് നമ്മുടെ ഉപദേഷ്ടാക്കന്മാർ ജനങ്ങളെ ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നും പുറത്താക്കി പഠിപ്പിച്ചിരിക്കുന്നു. ഇപ്പോൾ ശ്രദ്ധിച്ചു കേൾക്കുക, അതാണ് അവർ ചെയ്തത്. ആമോസ് അവരോട് പറഞ്ഞതും അതായിരുന്നു. നിങ്ങൾ അറിയുമെന്ന് അവകാശപ്പെടുന്ന ദൈവം നിങ്ങളെ നശിപ്പിച്ചു കളയും. ഇപ്പോൾ നാം അവരെ ഉപദേശിച്ചിരിക്കുന്നത് എന്തുകൂടാതെയാണ്? പെന്തക്കോസ്തു പിതാക്കന്മാർക്ക് ഒരിക്കലായി ഭരമേൽപ്പിച്ചിരുന്ന വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തെ കൂടാതെയാണ്. അതെ, അത് ബൈബിളാകുന്നു. ഒരു തെറ്റായ മൃതാത്മ പാപമോചനത്തെ പഠിപ്പിച്ചിരിക്കുകയും ഒരു തെറ്റായ സ്നാനവും അങ്ങനെ എല്ലാം തെറ്റായിട്ട് യഥാർത്ഥമായതിൽ നിന്നും വേർപെട്ടിരിക്കുന്നു. നിങ്ങളത് വിശ്വസിക്കുകയില്ല. ബൈബിളിലേക്ക് തിരികെ വന്ന് നിങ്ങളുടെ പാപമോചനവും പിതാപുത്രൻ പരിശുദ്ധാത്മാവിനെയും തളിക്കലും അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം തിരികെ വന്ന് തിരുവെഴുത്ത് പ്രകാരമാണോ എന്ന് നോക്കുക. അതാണ് വഴി. അത് അടിസ്ഥാനത്തിന്മേലാണോ എന്ന് കണ്ടുപിടിക്കുക.
പൗലോസ്
ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന അടിസ്ഥാനത്തിൽ നിന്നും അവർ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ദൈവത്തിന്റെ സഭയെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. പ്രവാചകന്മാർക്കും അപ്പോസ്തലന്മാർക്കും ഒരേപോലെയാകേണ്ടിയിരിക്കുന്നു. തീർച്ചയായും എന്താണ്, നാം വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്ന് മാറിയിട്ട് വിഭാഗീയ സഭകളുടെ അടിസ്ഥാനത്തിന്മേലെത്തിയിരിക്കുന്നു. ഇത് സമാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ ആത്മീയമായ കേൾവിയുടെ സഹായത്തെ ധരിച്ചുകൊള്ളുക. ശ്രദ്ധിക്കുക, നാം വചനത്തിന്റെ അടിസ്ഥാനത്തിന്മേൽ നിന്ന് മാറിയിട്ട് ഒരു വിഭാഗീയ സഭയുടെ അടിസ്ഥാനത്തിന്മേലായിരിക്കുന്നു. എത്ര നേരം എനിക്ക് വിഷയത്തിന്മേൽ നിൽക്കാൻ കഴിയും? അടുത്ത 3 മണിക്കൂർ നേരം നിൽക്കാൻ
കഴിയും.
വചനത്തിന്റെ അടിസ്ഥാനത്തിന്മേൽ നിന്ന് മാറി ലൗകിക സുഖങ്ങളുടെ അടിസ്ഥാനത്തിന്മേലായിട്ട് ലൗകികതയും അസാൻമാർഗികതയും സഭയിൽ നുഴഞ്ഞു കയറുകയും വചനത്തിൽ നിന്ന് മാറി മതസിദ്ധാന്തങ്ങളിലാകുകയും ചെയ്തിരിക്കുന്നു. ഈ 4 പ്രസ്താവനകളെ പ്രസംഗിക്കുന്നതിനായി എനിക്ക് 3 ആഴ്ചകൾ അതിന്റെ പകുതി വരെ എത്തുന്നതിനായി എടുക്കേണ്ടി വരും. വചനത്തിൽ നിന്ന് മാറി വിഭാഗീയ സഭയിലായിരിക്കുന്നു. സഭ സംഘടിച്ചു കഴിയുന്ന ഉടൻ തന്നെ അത് വചനത്തിന് പുറത്തായി കഴിയുന്നു. ഒരൊറ്റ കാര്യമല്ലാതെ മറ്റൊന്നും അവിടെ ചെയ്യാനില്ല. നിങ്ങളത് വിട്ടുപോയിടത്തേക്ക് നേരെ തിരികെ വന്ന് വീണ്ടും തുടരുക, തിരികെ വചനത്തിലേക്ക് വരിക. അത് ശരിയാണ്. മാനസാന്തരിക്കപ്പെടുക എന്ന് വെച്ചാൽ തിരികെ വന്ന് പോവുക എന്നാകുന്നു. മുഖം തിരികുക എന്നാകുന്നു. കാരണം നിങ്ങൾ തെറ്റായ വഴിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. സുഖവിലാസങ്ങളുടെ സഭാ സംഘടനകളാകുന്നു. അതെ, സുഖവിലാസനങ്ങളുടെ സഭാ സംഘടനകളും ലൗകികതയുടെ അടിസ്ഥാനവും മതസിദ്ധാന്തങ്ങളുടെ അടിസ്ഥാനവും അതെല്ലാം കൂടി ഒത്തൊരുമിച്ചിട്ട് ഒരു ദുഷിച്ച അസാൻമാർഗികതയെ ആത്മീയ ദുഷിപ്പിനെ വിരിച്ചിറക്കിയിരിക്കുന്നു. അവനൊരു സത്യപ്രവാചകനായിരിക്കെ അവൻ അവരുടെ ഇടയിൽ കണ്ട കാര്യം തന്നെ അവൻ നമ്മിലും കാണും. അവൻ ഇന്ന് ഈ പ്രസംഗപീഠത്തിൽ നിൽക്കുകയാണെങ്കിൽ ഞാൻ പറയും, സഹോദരൻ ആമോസ്, നീ ദൈവത്തിന്റെ മഹാനായ പ്രവാചകനാകുന്നു, നീ നിർഭയനാകുന്നു, നീ ഇവിടേക്ക് വന്ന് എന്റെ സ്ഥാനത്തെ എടുക്കുക. അവൻ ഈ വചനത്തെ തന്നെ പ്രസംഗിക്കും. അവനത് ചെയ്യേണ്ടിയിരിക്കുന്നു. അവനൊരു പ്രവാചകനാകുന്നു. ഇതെഴുതിയിരിക്കുന്ന പ്രകാരം തന്നെ അവൻ അത് പ്രസംഗിക്കും. അത് തന്നെ നാം ഇപ്പോൾ പറയുന്നു. അവൻ അവരിൽ കണ്ടത് തന്നെ നമ്മൾ കാണും. അത് അഴുകിയ സദാചാരമാകുന്നു. സ്നേഹിതരെ ഇപ്പോൾ നോക്കുക. ഈ സഭയിൽ സന്നിഹിതരായിരിക്കുന്നവരിൽ എത്ര പേർ ഈ ലോകം ഒരു അഴുകിയ സദാചാരത്തിലാകുന്നുവെന്ന് കാണുന്നുണ്ട്? അതങ്ങനെയാകുന്നുവെന്ന് നമുക്കറിയാം. എന്താണ് കാര്യം? ഇത് വചനത്തിന് പുറത്തായിരിക്കുന്നു. ആമോസ് ഒരിക്കലും ഭരണഘടനയെ പഠിച്ചിരുന്നില്ല. നിങ്ങൾ അതിവിടെ ശ്രദ്ധിച്ചിരുന്നോ? നിങ്ങൾ വീട്ടിലെത്തിയിട്ട് അത് വായിക്കുക. അവൻ ഭരണഘടനയെ ഒരിക്കലും പഠിച്ചിരുന്നില്ല. അപ്രകാരം ഒരു ഭരണകൂടത്തെ തെരഞ്ഞെടുത്ത സഭയെ അവൻ കുറ്റം വിധിച്ചിരുന്നു. നിങ്ങൾ രാഷ്ട്രീയക്കാരാകുന്നു. അത് നിങ്ങളുടെ ഇടയിലേക്കും ഇത് കടന്നുപോകുന്ന ലോകത്തിനപ്പുറത്തും ഇത് നരിച്ചിറങ്ങാൻ സ്വല്പനേരം ഞാൻ ഇടയാക്കട്ടെ. സഭ യെരോബിയാം മാതിരി ഒരു കാര്യത്തെ തെരഞ്ഞെടുത്തു. നിങ്ങളും അതേ കാര്യം തന്നെ ചെയ്തിരിക്കുന്നില്ലേ എന്ന് ഞാൻ അതിശയിക്കുന്നു. ഇതൊരു നല്ല ഭരണകൂടമാണെന്ന് പറയാം. ജനങ്ങൾ മണ്ണിലൊരു വീട് പണിയുന്നതിനെ തെരഞ്ഞെടുക്കുമ്പോൾ ഭരണകൂടത്തിന് പാറയിലൊരു വീട് പണിയാൻ കഴിയുകയില്ല. അത് കഴിയില്ല. നമ്മുടെ ഭരണകൂടം നമ്മുടെ ഭരണകൂടം എന്ന് പറയരുത്. ഇത് നിങ്ങളാകുന്നു, ഈ ദേശമാകുന്നത്, ഇത് ജനങ്ങളാകുന്നു. ഒരു ശുശ്രൂഷകൻ എന്നോട് പറഞ്ഞു, സഹോദരൻ ബ്രഹാം, നോക്കൂ, നിങ്ങൾ ഈ കാര്യത്തിൽ ശരിയാണ് പറയുന്നതെന്ന് എനിക്കറിയാം. എന്നാൽ ഞാനിത് പ്രസംഗിക്കുകയാണെങ്കിൽ എന്റെ സഭ എന്നെ തൊഴിച്ചു പുറത്താക്കുകയും എന്റെ സഭക്കാരനെ പള്ളിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യും. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഒരിക്കലും വേറൊരു സന്ദേശം പ്രസംഗിക്കുകയില്ല. ഞാൻ പറഞ്ഞു, എങ്ങനെയായാലും പ്രസംഗിക്കുക. അതെ ശ്രീമാൻ, ഇത് ദൈവത്തിന്റെ വചനമാകുന്നു. ഇതിന് നിങ്ങൾ ഉത്തരവാദിയാകുന്നു. നിങ്ങളൊരു പ്രവാചകനാണെങ്കിൽ സത്യമായും നിങ്ങൾ വചനത്തോടൊപ്പം നിൽക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ വിഭാഗീയ സഭയോടൊപ്പം നിൽക്കും. അത് നിങ്ങൾ എവിടെ നിന്നുമുള്ളതിനെ ആണെന്നുള്ളതിനെ
ആശ്രയിച്ചിരിക്കും.
ശ്രദ്ധിക്കുക, ഇല്ല ശ്രീമാൻ, ജനങ്ങൾ മുങ്ങിപ്പോകുന്ന മണ്ണിന്മേൽ ഒരു വീട് പണിയുന്നതിനായി വോട്ട് ചെയ്യുമ്പോൾ ഭരണകൂടത്തിന് ഒരു ഉറച്ച പാറമേൽ വീട് പണിയാൻ കഴിയില്ല. എന്താണ് നമുക്ക് ആവശ്യമായിരിക്കുന്നതെന്ന് നോക്കുക. ഇപ്പോൾ ഒരു നിമിഷത്തേക്ക് നമുക്കതെടുക്കാം. ഞാൻ നിങ്ങളെ ക്ഷീണിപ്പിക്കാമെന്ന് ആശിക്കുന്നു. എന്നാൽ നമുക്ക് എന്താണ് ആവശ്യമായിരിക്കുന്നതെന്ന് ഒരു നിമിഷത്തേക്ക് നോക്കാം. എനിക്ക് ഈ പ്രസ്താവനയെ ഈ കുറിപ്പിനെ വിട്ടുകളയാൻ കഴിയില്ല. എന്താണ് നമുക്ക് ആവശ്യമായിരിക്കുന്നതെന്ന് നോക്കുക. നിങ്ങളുടെ ടെലിവിഷൻ നോക്കുക. അതാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. ഇന്ന് നമുക്ക് ആവശ്യമായിരിക്കുന്നത് കുറച്ച് തമാശക്കാർ എഴുന്നേറ്റ് അവിടെ നിന്നുകൊണ്ട് കുറച്ച് വൃത്തികെട്ട തമാശകൾ പറയുകയും അത് കേൾക്കുന്നതിന് വേണ്ടി നാം ബുധനാഴ്ച രാത്രിയിലെ പ്രാർത്ഥനാ യോഗത്തിൽ പോകാതെ വീട്ടിൽ തങ്ങുകയും അല്ലെങ്കിൽ പ്രാസംഗികൻ യോഗം നേരത്തെ തീർക്കുകയും ചെയ്യുന്നു. അതിനാൽ നിങ്ങൾക്കത് പോയി കാണാൻ കഴിയും. ഏതെങ്കിലും ചില വൃത്തികെട്ടതും അഴുക്കും അഞ്ചാറുവട്ടം വിവാഹം കഴിച്ച ഒരു വേശ്യ വൃത്തികെട്ട തമാശകൾ പൊട്ടിക്കുകയും മാദക വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് ഇപ്രകാരം ചെയ്യുന്നത് ദൈവത്തിന്റെ ഭവനത്തെ സ്നേഹിക്കുന്നതിലും കൂടുതലായി നിങ്ങൾ ഇഷ്ടപ്പെടുന്നു. അത് നിങ്ങളിൽ ഏത് തരത്തിലുള്ള ആത്മാവാണുള്ളതെന്ന് കാണിക്കുന്നു. ജനങ്ങളായ നാം ഇത് അനുവദിക്കുന്നു. ഈ ദേശത്തുള്ള ജനങ്ങൾ നമ്മുടെ ഭരണകൂടത്തിന് കത്തയക്കുകയാണെങ്കിൽ ഒരു 100 കോടി കത്തുകൾ ഭരണകൂടത്തിന് അയച്ചുവെന്ന് പറയാം. ഈ അശ്ലീല പരിപാടികൾ നിർത്തുക എന്ന് എഴുതിയാൽ അവർ അത് ചെയ്യുമായിരുന്നു. ജനങ്ങളായ നമുക്കാണ് അശ്ലീലത ആവശ്യമായിരിക്കുന്നത്. അതുകൊണ്ട് അത് തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്നു. റേഡിയോയിലെ പരിപാടികളെ ശ്രദ്ധിക്കുക. ഹോ കാലഘട്ടങ്ങളുടെ പാറയെന്ന പാട്ടിനെ വളച്ചു പിരിച്ചിരിക്കുകയും പരിക്കമേറിയ കുരിശിന്റെ പാട്ടിനെ ആട്ടി അതിൽ നിന്നും റോക്ക് ആൻഡ് റോൾ ഉണാക്കി അതിനെ എടുത്തിരിക്കുകയും ചെയ്യുന്നു. അതെ, തീർച്ചയായും. നമ്മുടെ റേഡിയോയിലും ടെലിവിഷനിലും കുറച്ച് സമയങ്ങൾക്ക് മുമ്പ് വീപ്പപ്പട്ടകളെയും പെൺകുട്ടികളെയും എടുത്തിരുന്നു. അവർക്ക് കഴിയാവുന്നിടത്തോളം അത് വൃത്തികേടായി എടുത്തിരുന്നു. അതാണ് നാം ഇഷ്ടപ്പെടുന്നത്. എന്തിനാലാണ് ഇത് ശുപാർശ ചെയ്യപ്പെട്ടിരിക്കുന്നത്? ഇത് ദേശത്തിന്റെ ബിയറും വിസ്കിയും സിഗരറ്റും പണവുമാകുന്നു. അവർ എന്താണ് ചെയ്യുന്നത്? അവരുടെ നികുതി ഭരണകൂടത്തിന് പോകേണ്ടതായ അവരുടെ നികുതി കാശിനെടുത്ത് ഈ വൃത്തികെട്ടതും അശ്ലീലവുമായ ടെലിവിഷൻ പരിപാടികൾ കൈക്കൊടുക്കുന്നു. പെന്തക്കോസ്തുകാർ ഇത്തരത്തിലുള്ള വിനോദങ്ങൾ വരുമ്പോൾ അവർ ഈ വൃത്തികെട്ടതും അശ്ലീലവുമായ ചലച്ചിത്രങ്ങൾ കാണാൻ പോകുകയില്ലായിരുന്നു. എന്നാൽ പിശാജ് അതിലൊന്ന് നിങ്ങളുടെ മേലിടുകയും ടെലിവിഷൻ നിങ്ങളുടെ വീടുകളിലാക്കുകയും ചെയ്തിരിക്കുന്നു. ഒരു സത്യപ്രവാചകന്റെ വഴി വളരെ കഠിനമേറിയതാകുന്നു. എന്നാൽ നമുക്ക് സത്യത്തോടൊപ്പം നിൽക്കാം. അതേ ശ്രീമാൻ, നമ്മുടെ പരസ്യങ്ങളെ നോക്കുക. സ്ത്രീകൾ അവരുടെ കയ്യിൽ സിഗരറ്റുമായി നിൽക്കുന്നു. ഈ ദേശത്തെ സകല ഇസബേലുകളും അത് ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വിചിത്രമായ കാര്യം കണ്ടിരുന്നു. ഞാൻ സ്കൂളിൽ നിന്നും കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്നതിന് വേണ്ടി പോയപ്പോഴായിരുന്നു. അവിടെ ഒരു സ്ത്രീ ഒരു ജോടി നിക്കർ പോലും ധരിക്കാതെ മരവിപ്പിക്കുന്ന കാലാവസ്ഥയിൽ നിന്നിരുന്നു. അവിടെ നിന്നിരുന്ന എല്ലാ സ്ത്രീകളും അവരുടെ കയ്യിൽ ഒരു സിഗരറ്റ് ഇല്ലാതിരുന്നതിനാൽ അവർ ബസ് നിർത്തുന്നിടത്തേക്ക് എത്തുന്ന ഉടനെ തന്നെ ഒന്ന് കത്തിച്ച് എളുപ്പം എളുപ്പം വലിക്കുന്നു. എങ്ങനെ എനിക്ക് അവരോടൊപ്പം പോകേണ്ടി വന്നു? അവരുടെ കയ്യിൽ സിഗരറ്റ് ഇപ്രകാരം പിടിച്ചുകൊണ്ട് അവർ കൈ വെളിയിലേക്കിട്ട് നിന്നിരുന്നു. നിങ്ങൾ അവരോട് എന്തെങ്കിലും ഒന്ന് പറയുക, അവർ പൊട്ടിത്തെറിക്കും. തീർച്ചയായും നിങ്ങൾ ഏതെങ്കിലും റിക്കിയോടോ എലവിസിനോടോ അവരിൽ ഒരുവനോടോ പറയുകയാണെങ്കിൽ അവർ നിങ്ങളെ വെടിവെച്ച് കൊന്നുകളയും. ഭരണകൂടം അവരെ പിന്താങ്ങും, കാരണം അവർ 13-ഉം 19-ഉം ഇടയ്ക്കുള്ളവരാകുന്നു. അതൊക്കെ കൊള്ളാം, അവരത് മനസ്സിലാക്കിയിരുന്നില്ല. അവർ 13-ഉം 19-ഉം ഇടയ്ക്കുള്ളവരാകിയാൽ ഇത് വിഗണിച്ചു കളയുന്നു. ഇപ്പോൾ ഒരു സത്യപ്രവാചകൻ എന്ന് വെച്ചാൽ എന്താകുന്നുവെന്ന് നിങ്ങൾ കാണുന്നില്ലേ? അവന്റെ വഴിയും കാണുന്നില്ലേ? വിഭാഗീയ സഭകളിലുള്ള സ്വപ്നാവസ്ഥയിലായി നടക്കുന്ന ജഡത്തെ മലിനപ്പെടുത്തുന്ന ഇവരെ ശ്രദ്ധിക്കുക. അവർ നേരെ നിങ്ങളുടെ പിന്നിൽ വെടിവെച്ച് കളയും. സന്ദേശം പുറത്തു പോകുന്നതുവരെ ദൈവത്തിന്റെ കരുണയൊന്നു മാത്രമാണ് അവരെ അത് ചെയ്യുന്നതിൽ നിന്ന് അകറ്റി നിർത്തുന്നത്. പിശാചിന് കഴിയുമെങ്കിൽ നിങ്ങളെ തന്നെ കൊന്നുകളയും. അത് ശരിയാണ്, എന്നാൽ സന്ദേശത്തിന് പോകേണ്ടതായിട്ടുണ്ട്. യഹോവയെ ഞാൻ യഥാസ്ഥാനത്താക്കും. അത് ശരിയാണ്, അവന് കല്ലുകളിൽ നിന്നും എഴുന്നേൽപ്പിക്കാൻ കഴിയും. നമ്മുടെ ചലച്ചിത്രങ്ങളും നമ്മുടെ പരസ്യങ്ങളും നമ്മുടെ സുഖവിലാസങ്ങളെ ഇഷ്ടപ്പെടുന്ന പാപികളും അവരെ തന്നെ ക്രിസ്ത്യാനികളെന്ന് വിളിക്കുകയും ക്രിസ്ത്യാനികളെന്ന് സ്വയം വിളിക്കുന്ന ഈ ജനങ്ങൾ സുഖവിലാസങ്ങളെ ഇഷ്ടപ്പെടുന്നവരും കാമത്തെ തേടുന്നവരും സ്ത്രീകൾ വൃത്തികെട്ട വസ്ത്രങ്ങൾ ധരിച്ചിട്ട് പുരുഷന്മാരവരെ നോക്കുകയും ചൂളമടിക്കുകയും ക്രിസ്ത്യാനികളെന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു. ഫ്ലോറിഡയിലും കാലിഫോർണിയയിലും ഇതൊരു വലിയ കാര്യമായിട്ട് അവർക്ക് വലിയ വിനോദശാലകൾ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. എല്ലാ മനുഷ്യരും അവിടെ തമ്മിൽ ഒരുമിച്ച് കൂടിയിട്ട് അവരുടെ വീടിന്റെ താക്കോലുകൾ ഒരിടത്തിടുന്നു. അവരുടെ സ്ത്രീകൾ വന്നിട്ട് അതിൽ നിന്നും താക്കോലുകൾ ഒരെണ്ണം എടുക്കുന്നു. ആ താക്കോൽ ആരുടെയാണോ അവൻ അവളെ ഭാര്യയായി വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. അവർ ഒരാഴ്ച ജീവിക്കുകയും പിന്നെ തിരികെ വന്ന് അവരുടെ താക്കോൽ വീണ്ടും ഇടുകയും ചെയ്യുന്നു. ഇത് വിനോദശാലകളാകുന്നു. വേശികളാൽ ജനിച്ച ജാരസന്ധികൾ സന്തതികളായിട്ട് പന്നി പന്നിയെ തിന്നുന്നു, നായ നായെ തിന്നുന്നു. എന്താണ് കാര്യം? ഇത് അവർ വചനത്തെ വിട്ടുകളഞ്ഞതിനാലാകുന്നു. മര്യാദ എന്താണ് അർത്ഥമാക്കുന്നതെന്ന് അവർക്കറിയില്ല. ഇറുകി പിടിച്ച വഴുവഴുപ്പുള്ള വസ്ത്രങ്ങളും മറ്റും ധരിച്ചുകൊണ്ട് അവർ പുറത്തിറങ്ങിയും പുരുഷന്മാരവരെ മോഹിച്ചും കൊണ്ട് അവരുടെ പിന്നാലെ പോകുന്നത് അവരുടെ അന്തസ്സാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? സഹോദരി, നിങ്ങളൊരു തെറ്റ് ചെയ്ത് കാണുകയില്ല. എന്നാൽ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ പിശാചിന്റെ കയ്യിൽ ഒരു ഉപകരണമാകുന്നു. ന്യായവിധിയുടെ നാളിൽ നിങ്ങൾക്ക് വ്യഭിചാര കുറ്റത്തിനായി ഉത്തരം നൽകേണ്ടി വരും. ഇത് യഹോവ ഇപ്രകാരം അരുളി ചെയ്തതാകുന്നു. നിങ്ങളുടെ പ്രാണൻ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കും. നിങ്ങൾക്കിത് നല്ലവണ്ണം അറിയാം. നിങ്ങൾക്കതിപ്പോൾ നിങ്ങളത് അറിയുന്നു. നമ്മുടെ മുഴുവൻ സ്ഥാപിക്കലും ദുഷിച്ചതും അഴുക്കുന്നതുമാകുന്നു. ഇത് നമ്മുടെ ജനങ്ങൾക്ക് ആവശ്യമുള്ളതാകുന്നു. അത് വീടിന്റെ നല്ല ഉടയവനെ പോലെയാകുന്നു. വീടിന്റെ ഉടയവൻ നല്ലവനാണെങ്കിൽ നിങ്ങളുടെ ഭരണകൂടത്തെ കുറ്റം വിധിക്കുന്നു. അതാണ് നമ്മുടെ കുട്ടികളെ ഇവിടെ ഉപയോഗശൂന്യമായ പാറ്റൻ ടാങ്കുകളെ പോലെയാക്കി തീർക്കുന്നത്. കാരണം അത് നമ്മുടെ തന്നെ ദുഷിപ്പാകുന്നു. നാം കർത്താവിനെ സ്നേഹിക്കുകയും കർത്താവിനെ സേവിക്കുകയും ശരിയായ ഭരണകൂടത്തെ വോട്ട് ചെയ്യുകയും ചെയ്തിരുന്നെങ്കിൽ ഇതൊരത്ഭുത സ്ഥലമായി തീരുമായിരുന്നു. അത് ശരിയാണ്, നമുക്ക് യുദ്ധമുണ്ടാകുകയില്ല. ഇല്ല, ദൈവം നമ്മുടെ തുണയും നമ്മുടെ ശക്തിയുമായിരിക്കും. നമ്മുടെ കുട്ടികളെ യുദ്ധത്തിന് അയച്ചിട്ട് കൊണ്ടുകളയുകയും കശാപ്പ് ചെയ്യുകയും മറ്റെല്ലാമാകുന്നു. കാരണം നമ്മുടെ തന്നെ പ്രവൃത്തികൾ അത് സംഭവിക്കുമാറാക്കുന്നു. ദൈവം അത് ബൈബിളിൽ കൽപ്പിച്ചിരിക്കുകയും അവനതിൽ മാറ്റമില്ലാത്തവനുമാകുന്നു. അവൻ അനന്യനാകുന്നു. ഇത് അവരുടെ ജനങ്ങളുടെ തന്നെ ആവശ്യമായിരുന്നു. അതൊരു നല്ല വീട്ടുടയനെ പോലെയാകുന്നു. അവനൊരു നല്ല വീട്ടുടയവനായിരിക്കുകയും അവൻ ശരിയായ കാര്യം പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുകയും ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ അവനൊരു സുഖവിലാസങ്ങളെയും അസാൻമാർഗീയ ദൈവം ഇഷ്ടപ്പെടുന്ന ഒരു കുടുംബമുണ്ടെങ്കിൽ എന്തായിരിക്കും? ഒരു മനുഷ്യന്റെ ഭാര്യ ഇറക്കം കുറഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കാൻ ആഗ്രഹിക്കുകയും കാഴ്ചയ്ക്ക് മാദക വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് പുറത്തിറങ്ങുകയും ഇസബേലിനെ പോലെ പെരുമാറുകയും അവന്റെ പുത്രിമാരും അവന്റെ കുഞ്ഞുങ്ങളെല്ലാം അതുപോലെ പെരുമാറാൻ തുടങ്ങിയാൽ ആ മനുഷ്യൻ എന്ത് ചെയ്യും? അവന്റെ പിതാവ് പറയുന്നത് താൻ വളർത്തുകയും സ്നേഹിക്കുകയും എടുത്തുകൊണ്ട് നടക്കുകയും ഊമവയ്ക്കുകയും ഉറക്കുകയും അവന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്ത എന്റെ കൊച്ചുമകൻ പറയുന്നു, എന്റെ ഈ വയസ്സനായ മനുഷ്യൻ ഭ്രാന്തനാണ്. അയാൾ എപ്പോഴും ബൈബിൾ മാത്രമാണ് ചിന്തിക്കുന്നത്. എങ്കിലും ഈ മനുഷ്യന് തന്റെ കുടുംബവുമായിട്ട് എന്ത് ചെയ്യാൻ കഴിയും? അതേ കാര്യം തന്നെയാണ് നമ്മുടെ ഭരണകൂടം ഇവിടെയുള്ള അതിന്റെ ജനങ്ങളെ കുറിച്ച് പറയുന്നത്. ഭരണകൂടത്തെ ദോഷം പറയരുത്. ഒരു കൂട്ടം പിമ്പോക്കരായ സഭകൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവരുടെ രാഷ്ട്രീയത്തിൽ ഇടുന്നതിന് വേണ്ടി ദോഷം പറയുക. അവർ അത് ആഗ്രഹിക്കുന്നു. ആ കാരണത്താൽ അവർ അതിനുവേണ്ടി വോട്ട് ചെയ്യുന്നു. ആ കാരണത്താൽ അവർക്കത് കിട്ടിയിരിക്കുന്നു. ആ കാരണത്താൽ ദൈവത്തിന്റെ ന്യായവിധി അവരുടെ മേലാകുന്നു. അവർ വിതച്ചത് തന്നെ അവർ കൊയ്യും. അവരിപ്പോൾ വിതയ്ക്കുകയും അവർ പിന്നീട് കൊയ്യുകയും ചെയ്യും. ശ്രദ്ധിക്കുക, ഓ നാം ഭ്രാന്ത് പിടിച്ചവരാകുന്നു. ഓ അതെ, നമ്മുടെ മാർഗത്തെ റഷ്യയിലേക്ക് വാങ്ങുവാൻ ശ്രമിക്കുകയും കമ്മ്യൂണിസമായിട്ട് നമ്മുടെ മാർഗത്തെ വിലയ്ക്ക് വാങ്ങാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. പണം കൊണ്ട് ശ്രമിക്കുകയാണ്. നിങ്ങൾക്ക് ദൈവത്തിന്റെ ഈ ദാനങ്ങളെ വാങ്ങുവാൻ കഴിയുകയില്ല. ഒരു ദിവസം ശിമോൻ എന്നൊരു മനുഷ്യൻ അത് ചെയ്യാൻ ശ്രമിച്ചു. പത്രോസ് അവനോട് നിന്റെ പണം നിന്നോട് കൂടെ നശിച്ചു പോകട്ടെ എന്ന് പറഞ്ഞു. നാം ശിമോൻ എന്ന മന്ത്രവാദിയുടെ ഭാഗം അഭിനയിച്ചിട്ട് ദൈവത്തിന്റെ ദാനം പണത്തിന് വാങ്ങാൻ ശ്രമിക്കുന്നു. വചനത്തിലേക്ക് തിരികെ വരിക, ദൈവത്തിലേക്ക് തിരികെ വരിക, ക്രിസ്തുവിലേക്ക് തിരികെ വരിക. അത് കഴിഞ്ഞ് കമ്മ്യൂണിസത്തെ കുറിച്ച് ഒട്ടും വിഷമിക്കേണ്ട. നമുക്ക് ശരിയായ മനുഷ്യന് വോട്ട് കൊടുക്കാം. നമുക്ക് എബ്രഹാം ലിങ്കണേയും ജോർജ് വാഷിംഗ്ടണേയും അതുപോലെയുള്ള യഥാർത്ഥ പുരുഷന്മാർ നമുക്കപ്പോൾ ഉണ്ടായിരിക്കുന്നതാണ്. ഭരണകൂടത്തെ നിങ്ങൾ ദോഷം വിധിക്കരുത്, നമ്മെ തന്നെ ദോഷം വിധിക്കുക. അത് തന്നെ ആമോസും പറയും. അത് തന്നെ ദൈവത്തിന്റെ ഏതൊരു സത്യപ്രവാചകനും പറയും. ദൈവത്തിന്റെ വചനമറിയാമെങ്കിൽ അത് തന്നെ പറയും. അവനൊരു സത്യപ്രവാചകനാണെങ്കിൽ അവന് വചനമറിയാൻ കഴിയും. കാരണം വചനം അവന്റെ അടുക്കൽ എത്തുന്നു. ഇസ്രയേലിന്റെ ശത്രുക്കളുമായിട്ടുള്ള അവരുടെ കൂട്ടുകെട്ടിൽ ആദ്യം അവർക്ക് ഇതിനു മുമ്പായി ശത്രുക്കളുമായിട്ട് കൂട്ടുകെട്ടിലാകുന്നതിനു മുമ്പ് ദൈവത്തിന്റെ വചനത്തിൽ നിന്നും പുറത്താകേണ്ടിയിരുന്നു. നമ്മുടെ ശത്രുക്കളുമായിട്ട് ഒരു കൂട്ടുകെട്ട് ഉണ്ടാക്കുന്നതിനു മുമ്പായി നമുക്ക് ദൈവത്തിന്റെ വചനത്തിൽ നിന്നും പിന്മാറേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ അതേ കാര്യം തന്നെയായിട്ട് റോമിനെ അത് കൈകാര്യം ചെയ്യാൻ വിട്ടിരിക്കുന്നു. നാം എല്ലാ സമയവും അത് തന്നെ ചെയ്യുന്നു. അവൾ ഭരണകൂടത്തെ എടുത്തു, അവൾ സ്ഥലങ്ങളെ എടുക്കുന്നു, അവൾ ജനങ്ങളെ എടുക്കുന്നു, ഇപ്പോൾ സഭകളെയും എടുക്കുന്നു. നാം എന്താണ് ചെയ്യുന്നത്? നാം ഇപ്പോഴും അവരോട് യോജിച്ചുകൊണ്ട് തന്നെ പോകുന്നു. അത് ഈ രീതിയിലായാലും അത് ആ രീതിയിലായാലും യാതൊരു വ്യത്യാസവും ഉണ്ടാക്കുന്നില്ല. ഇതെല്ലാം ദൈവം തന്നെയാകുന്നു. ഈ ദരിദ്രരും അരിശ്വരും പിന്മാക്കാരുമായ പ്രവാചകന്മാരെന്ന് വിളിക്കപ്പെടുന്ന നിങ്ങൾക്ക് എന്ത് പറ്റിയിരിക്കുന്നു? ഈ കാര്യങ്ങളിൽ ദൈവത്തിന്റെ വചനം എന്താണെന്ന് അവർക്കറിയില്ല. അവർ വചനത്തെ പഠിക്കുന്നില്ല, അവരത് മനസ്സിലാക്കുന്നില്ല. കമ്മ്യൂണിസം ലോകത്തെ കയ്യിലെടുക്കാൻ പോകുകയാണെന്ന് അവർ പറയുന്നു. ഇല്ല, അതങ്ങനെയല്ല. റോമനിസമാണ് ലോകത്തെ കയ്യിലെടുക്കാൻ പോകുന്നത്. അത് ക്രിസ്തു മതത്തിന്റെ പേരിന്റെ കീഴിലായിട്ട് ചെയ്യും. അത് അത്രയും അടുത്തായിട്ട് കഴിയുമെങ്കിൽ വൃദ്ധന്മാരെയും തെറ്റിച്ചു കളയുമെന്ന് ബൈബിൾ യേശു തന്നെ പറയുന്നില്ലേ? ഇന്ന് നമുക്ക് എന്താണ് ആവശ്യമായിരിക്കുന്നത്? ഈ കാര്യത്തെ പറഞ്ഞുകൊണ്ട് ഞാനിത് തീർക്കട്ടെ. ഞാനിത് സമാപിപ്പിക്കാൻ പോവുകയാണ്. നമുക്ക് ഇന്ന് ആവശ്യമായിരിക്കുന്നത് എന്താണെന്നാൽ അത് വേറൊരു സത്യപ്രവാചകനാണ്. ആമേൻ. ദൈവത്തിന്റെ വചനം എത്തുവാൻ ഒരു മനുഷ്യനെ നമുക്ക് ആവശ്യമായിരിക്കുന്നു. അതെ സഹോദര, അവൻ നിഷേധിക്കപ്പെടുകയും ഓടിച്ചു കളയപ്പെടുകയും പുറത്താക്കപ്പെടുകയും ചെയ്യും. എന്നാൽ അവൻ തീർച്ചയായും ഒരു പൊട്ടിത്തെറിക്കൽ ഉണ്ടാക്കും. അവനത് കഴിയും. അവൻ തീർച്ചയായും അതുപോലെയുള്ള വ്യക്തികളെ വിതച്ചിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടവർ അത് കണ്ടുപിടിക്കും. നമുക്കൊരു പ്രവാചകൻ ആവശ്യമായിരിക്കുന്നു. വചനത്തിന്റെ ശരിയായ വ്യാഖ്യാനം എത്തുന്ന ഒരു മനുഷ്യനെ നമുക്ക് ആവശ്യമായിരിക്കുന്നു. അതിനാൽ ദൈവം അവനിൽ കൂടി സംസാരിച്ചിട്ട് വചനത്തെ സത്യമാണെന്ന് തെളിയിച്ചു കാണിക്കട്ടെ. അതാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. സഹോദര, അങ്ങനെ ഒരുവിനെ നമുക്ക് മലാഖി 4:4 വാഗ്ദത്തം ചെയ്യപ്പെട്ടിരിക്കുന്നു. അതെന്ത് യഥാസ്ഥാനത്താക്കുന്നതിനാണ്? ജനങ്ങളുടെ വിശ്വാസത്തെ തിരികെ ബൈബിളിലേക്ക് കൊണ്ടുവരുന്നതിനാണ്. നമുക്കൊരുവനെ വാഗ്ദത്തം ചെയ്തിരിക്കുന്നു, അവനത് ചെയ്യും. ആമോസ് അറിഞ്ഞിരുന്നു. അതെ ശ്രീമാൻ, ഇസ്രായേലിനെ അവളുടെ അഭക്തരായ സ്നേഹിതർ ഉടനെ തന്നെ അവളെ നശിപ്പിച്ചു കളയുമെന്ന് ആമോസ് അറിഞ്ഞിരുന്നു. ഇന്ന് അവരുടെ അഭക്തരായ കാമുകർ അവരെ ഉടനെ തന്നെ നശിപ്പിച്ചു കളയും. നിങ്ങൾ സ്വയം നിങ്ങളെ തന്നെ ബന്ധിച്ചിരിക്കുന്ന വിഭാഗീയ സഭകളുടെ മതസിദ്ധാന്തങ്ങൾ എന്റെ കോസ്തുകാരായ നിങ്ങളെ ഈ കാര്യങ്ങളാണ് നശിപ്പിച്ചു കളയാൻ പോകുന്നത്. നിങ്ങളുടെ മതവിശ്വാസങ്ങളും വിഭാഗീയ സഭകളുമാകുന്നു. മൃഗത്തിന്റെ മുദ്രയെ എടുക്കുന്നതിനായി നിങ്ങൾ അതിനടിയിൽ നിങ്ങളെ തന്നെ ബന്ധിക്കുകയും അത് നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ തന്നെയായിട്ട് അറിയാൻ പോലും കഴിയുന്നില്ല. തീർച്ചയായും അതൊരു ബഹിഷ്കരണമായിരിക്കും. നിങ്ങൾ എന്താണ് ചെയ്യാൻ ശ്രമിക്കുന്നത്? നിങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു അല്ലെങ്കിൽ ഉൾപ്പെടുന്നില്ല. നിങ്ങൾ ഒരുവട്ടം കാത്തിരിക്കുക, സ്വല്പനേരം കൂടി മാത്രം കാത്തിരിക്കുക. അപ്പോൾ നിങ്ങൾ പറയും, ഞാൻ അതിൽ നിന്ന് പുറത്തും ചാടും. ഇല്ല, നിങ്ങൾക്കത് പറ്റില്ല. നിങ്ങൾ അതിനുള്ളിലായി കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ മുദ്രയിടപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ മുദ്രയോടുകൂടി പിടിക്കപ്പെട്ടിരിക്കുന്നു. യേശാവിനത് മനസ്സിലായപ്പോൾ അവൻ കണ്ണുനീരോട് അപേക്ഷിച്ചു. എന്നാൽ അവൻ കണ്ണുനീരോടുകൂടി അപേക്ഷിച്ചിട്ടും തള്ളപ്പെട്ട് മാനസാന്തരത്തിനിടം കണ്ടില്ല. നിങ്ങൾ അവിടെ തന്നെ നിൽക്കും. ഇപ്പോൾ ഓടിക്കൊള്ളുന്നതിനുള്ള സമയമാണ്. അവളുടെ ദുഷ്ടരായ കാമുകർ ഉടനെ തന്നെ അവളെ നശിപ്പിച്ചു കളയുമെന്ന് ആമോസ് അറിഞ്ഞിരുന്നു. കാരണം സഭ അവനെ, ദൈവത്തെയും അവന്റെ വചനത്തെയും ജീവന്റെ മാർഗത്തെയും വിട്ടുകളഞ്ഞിരുന്നു. ദൈവത്തിന്റെ ജീവന്റെ മാർഗത്തിൽ നിന്നും അവർ മാറിയിട്ട് അവരുടെ സ്വന്തം മാർഗത്തിലായിരുന്നു. ഓ, വചനം അവർക്കൊരു ഇടർച്ചക്കല്ലായിരുന്നു. ഇന്നും അതേ കാര്യം തന്നെയാകുന്നു. ക്രിസ്ത്യാനികൾ എന്ന പേരിന് മാത്രം വിളിക്കപ്പെടുന്നവർക്ക് ദൈവത്തിന്റെ വചനം ഒരു ഇടർച്ചക്കല്ലാകുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള ജനസ്നാനത്തെ കുറിച്ച് അവരോട് പറയുക. വിശുദ്ധനായ ദൈവത്തെക്കുറിച്ച് അവരോട് പറയുക. അവർ പറയും, കൊള്ളാം, ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവ് കിട്ടിയിരിക്കുന്നു. എങ്കിൽ പിന്നെ നിങ്ങൾ ഇപ്പോഴും എന്തുകൊണ്ടാണ് മുടി വട്ടത്തിൽ കത്തിരിച്ചു കളയുന്നത്? നിങ്ങൾ എന്തുകൊണ്ടാണ് ഇപ്പോഴും പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തുന്നത്? അതുപോലെയുള്ള മറ്റു കാര്യങ്ങളിൽ നിങ്ങൾ ഇപ്പോഴും എന്തുകൊണ്ടാണ് വിശ്വസിച്ചിട്ട് അതുപോലെ പെരുമാറുന്നത്? നിങ്ങളുടെ ഫലങ്ങൾ അത് തെളിയിക്കുന്നുവെന്നുള്ളതിനെ അത് കാണിക്കുന്നു. യേശു പറഞ്ഞു, നിങ്ങളുടെ ഫലങ്ങളാൽ നിങ്ങൾ അവരെ അറിയും. അത് നിങ്ങൾക്ക് യാതൊന്നും അറിയാൻ പാടില്ലാത്ത എന്തോ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കുന്നു എന്നുള്ളതിനെ കാണിക്കുന്നു. അതെ ശ്രീമാൻ, ആമോസ് ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ അവൻ അവരുടെ സമ്പ്രദായങ്ങൾക്കെതിരായി ശബ്ദമുയർത്തുമായിരുന്നു. നിങ്ങൾക്കതറിയാമോ? ഇപ്പോൾ ഇത് സമാപിക്കുന്നതിന് മുമ്പായി ഞാൻ ഒരു വാക്യം കൂടി വായിക്കാൻ പോകുകയാണ്. 3:8 നമുക്ക് വായിക്കാം. സിംഹം ഗർജിച്ചിരിക്കുന്നു, ആർ ഭയപ്പെടാതിരിക്കും? യഹോവയായ കർത്താവ് അരുളി ചെയ്തിരിക്കുന്നു, ആർ പ്രവചിക്കാതിരിക്കും? ശ്രദ്ധിക്കുക, ഇത് സമാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇത് പറയാൻ കൂടി ആഗ്രഹിക്കുന്നു. ഞാൻ നിങ്ങളെ അരമണിക്കൂർ നേരം കൂടി താമസിപ്പിച്ചതിൽ എന്നോട് ക്ഷമിക്കണം. എന്നാൽ ശ്രദ്ധിക്കുക, ഞാൻ ഇത് പറയാൻ ആഗ്രഹിക്കുന്നു. ഞാനൊരു വേട്ടക്കാരനാകുന്നു, ഞാൻ വേട്ടയാടും. ഇതുപോലൊരു കാര്യം ദൈവം എനിക്ക് തന്നതിൽ ഞാൻ സന്തോഷവാനാകുന്നു. കഴിഞ്ഞ ദിവസം തോക്ക് പൊട്ടിത്തെറിച്ചപ്പോൾ എനിക്ക് വീണ്ടും വെടിവെക്കാൻ കഴിയുമോ എന്ന് ഞാൻ നോക്കി. അതെന്നെ ഭയപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് വഴിയിൽ വാഹനം തകർന്നാൽ ഞാൻ വണ്ടി ഓടിക്കുന്നത് വിട്ടുകളയില്ല. തറയിലെ കാർപ്പറ്റിൽ എന്റെ വിരൽ ഉടക്കിയിട്ട് ജനലിൽ കൂടി പോകേണ്ടി വന്നാൽ ഞാൻ നടക്കുന്നത് വിട്ടുകളയില്ല. ഇല്ല, ഇല്ല. ദൈവം എനിക്ക് വൃത്തിയായ വ്യായാമം നൽകിയിരിക്കുന്നു. എന്നാൽ അത് സാത്താനായിരുന്നു. അത് ദൈവമായിരുന്നില്ല, അത് സാത്താനായിരുന്നു. അതിന്റെ ആത്മീയമായ പ്രയോഗത്തെ ഞാൻ അറിയുന്നു. അതെന്തായിരുന്നുവെന്ന് അറിയാമായിരുന്ന 3 പേർ ആ മുറിയിലുണ്ടായിരുന്നു. അത് നിങ്ങളുടെ തലയിലെ രോമത്തെ എളുപ്പിക്കും. ഈ 3 ആളുകൾ മാത്രം അതിനുവേണ്ടി ഒരു ഉറപ്പല്ലാതെ മറ്റാരോടും ഞാനത് പറയില്ല. ഇപ്പോൾ എല്ലാം ശരിയായിരിക്കുന്നു. ദൈവം അതിനെക്കുറിച്ചെല്ലാം അറിഞ്ഞിരിക്കുന്നു. ഇത് മുന്നറിയിച്ചിരിക്കുകയും മറ്റെല്ലാം ആകുന്നു. അത് ഭാഗികമായി എന്റെ തെറ്റായിരുന്നുവെന്ന് എനിക്കറിയാം. ഒരുവട്ടം ഒരു വ്യക്തിയെ എന്നോടൊപ്പം ഞാൻ കൊണ്ടുപോകുകയും ഞാനത് ചെയ്തുകൂടാതിരിക്കെ അത് ചെയ്യുകയും ചെയ്തു. എനിക്ക് അവന്റെ കരൾ ഇളക്കാൻ കഴിയുമായിരുന്നു. അത് ചെയ്യുന്നതിന് പകരം എനിക്കതിന്റെ വില കൊടുക്കേണ്ടി വന്നു. അതിനാൽ ഇപ്പോൾ എല്ലാം ശരിയായിരിക്കുന്നു. ഇതെന്റെ കുഴപ്പമായിരുന്നു. അതിപ്പോൾ ക്ഷമിച്ചിരിക്കുകയും നാം മുമ്പോട്ട് തുടരുകയും ചെയ്യുന്നു. അതെ, ആമോസിന്റെ 8 വാക്യം. സിംഹം ഗർജിച്ചിരിക്കുന്നു, ആർ ഭയപ്പെടാതിരിക്കും? ഞാൻ ആഫ്രിക്കയിലെ കാടുകളിൽ വേട്ടയാടിയിട്ടുണ്ട്. സിംഹങ്ങളുള്ള സ്ഥലങ്ങളിൽ ഞാൻ പോയിട്ടുണ്ട്. അവൻ മൃഗങ്ങളുടെ രാജാവാകുന്നു. ഞാൻ രാത്രികാലങ്ങളിൽ ഈ വനങ്ങളിൽ കടന്നുകൊണ്ട് കഴുതപ്പുലികൾ ഉച്ചത്തിൽ ചിലയ്ക്കുന്നതും ചിരിക്കുന്നതും കൂടാതെ വ്യത്യസ്ത മൃഗങ്ങളുടെ ഓളിയിടൽ കേട്ടിട്ടുമുണ്ട്. ചില കഴുതപ്പുലികൾ അലറുകയും ഉച്ചത്തിൽ ചിലയ്ക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ രക്തം ഉറഞ്ഞു കട്ടിയാകും. കൂടാതെ അവിടെ പുള്ളിപ്പുലികളുടെ മുരൾച്ചയും വണ്ടുകളും കുരങ്ങും ഒരിനം വലിയ കുരങ്ങുകളും 1000 വട്ടം ചിലയ്ക്കുകയും കരയുകയും ചെയ്യും. നിങ്ങൾ അവിടെ നടക്കുമ്പോൾ എല്ലാവിധമുള്ള ഈ കാര്യങ്ങളും നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. എന്നാൽ ഒരു സിംഹമൊന്ന് ഗർജിക്കട്ടെ, വണ്ടുകൾ പോലും അനങ്ങുകയില്ല. അതൊരു മൃത്യു സദൃശമായ നിശബ്ദതയാകുന്നു. അവർ നിശബ്ദരാകുന്നു. എന്താണ് കാര്യം? അവിടെ രാജാവ് അരളിയിരിക്കുന്നു. ആമേൻ. ഒരു സിംഹം അലറുകയാണെങ്കിൽ ആരാണ് ഭയപ്പെടാത്തത്? ദൈവം കൽപ്പിക്കുമ്പോൾ ആർ പ്രവചിക്കാതിരിക്കും? ദൈവം അരളി ചെയ്യുമ്പോൾ പ്രവാചകൻ അലറുന്നു. ഞാൻ എന്താണ് അർത്ഥമാക്കുന്നത് നിങ്ങൾക്കറിയാമോ? ഒരു സത്യപ്രവാചകൻ അലറും. സ്നേഹിതരെ, അവൻ അരളിയിരിക്കുന്നു. എങ്കിൽ അവന്റെ രാജ്യത്തിലെ സകല ജീവികളും അവൻ അരളി ചെയ്തതിന് ചെവി കൊടുക്കട്ടെ. ഒരു സിംഹത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുകയും അവൻ അലറുമ്പോൾ അവന്റെ രാജ്യത്തിലെ സകല കാര്യങ്ങളും നിശബ്ദമാകുന്നു. അവർ ശ്രദ്ധിക്കുന്നു. ഒരു ചെറിയ വണ്ട് പോലും ചെയ്യുന്നു, അതും ആ സിംഹത്തിന്റെ രാജ്യത്തിലാകുന്നു. രക്തത്തെ തുളച്ചു കയറ്റുന്ന കഴുതപ്പുലിയുടെ മോങ്ങലും നിശബ്ദമാകുന്നു. അവിടെയുള്ള ആനയ്ക്ക് സിംഹാസനത്തെ പിടിച്ചെടുത്ത് ചുറ്റിത്തിരിക്കുവാൻ കഴിയും. എന്നാൽ ഒരു സിംഹം അലറട്ടെ, അവൻ വായടച്ചു മിണ്ടാതെ നിൽക്കും. ചീറ്റുന്ന കാട്ടുപോത്തിനെ കണ്ടാൽ അതിന്റെ മൂക്കിൽ നിന്നും തീയടിക്കുന്നത് പോലെ തോന്നും. എന്നാൽ ഒരു സിംഹം അവന്റെ മേൽ ചാടി വീഴട്ടെ, അതിനെ വേദനിപ്പിക്കുക പോലുമില്ല. കാണ്ടാമൃഗം അതിന്റെ 7 ടൺ ശക്തിയുള്ള ഉരുക്കേറിയ കുത്തിയിറക്കുന്ന തന്റെ വലിയ മൂക്കട്ടയുമായി വരട്ടെ, എന്നാൽ ഒരു സിംഹം അലറട്ടെ, അവൻ അതിന്റെ വഴിയിൽ മിണ്ടാതെ നിൽക്കും. എന്താണ് കാര്യം? അവന്റെ രാജാവ് ഗർജിച്ചിരിക്കുന്നു. അവൻ എന്താണ് പറയാൻ പോകുന്നതെന്ന് കേൾക്കാൻ അവൻ ആഗ്രഹിക്കുന്നു. ദൈവം അരളി ചെയ്യുമ്പോൾ പ്രവാചകൻ അലറുന്നു. അപ്പോൾ അവന്റെ രാജ്യം അവൻ എന്താണ് പറയുന്നതെന്ന് കേൾക്കാൻ ചെവി കൊടുക്കട്ടെ. ദൈവം അരളി ചെയ്തിരിക്കുന്നു. അവന്റെ രാജ്യത്തെ സകല ജീവികളും അവൻ എന്താണ് പറയുന്നതെന്ന് കേൾക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം.
O line of the tribe of Judah, rise up and roar.
O Yehuda gotrathinte simhame, ezhunnettu garjikkuka. Nee andha naalukalil garjikkunnu.
Your eyes are narrowed.
നിന്റെ കണ്ണുകൾ നേരിയതായിരിക്കുന്നു. നീ താഴേക്ക് നോക്കുന്നു. ക്രിസ്ത്യാനികൾ എന്ന പേരിന് വിളിക്കപ്പെടുന്ന ഈ ദേശത്തിന്റെയും ലോകത്തിന്റെയും പാപത്തെ നീ കാണുന്നു. ഇത് വിലയേറിയ രക്തത്താൽ വിലയ്ക്ക് വാങ്ങിയിരിക്കെ ഈ ദേശത്തിന്റെ പാപത്തെ നീ കാണുന്നു. വിഭാഗീയ സഭകൾ നിന്റെ വചനത്തിന്മേൽ കാലുവെച്ചുകൊണ്ട് എപ്രകാരം പോകുന്നുവെന്ന് നീ കാണുന്നു. കള്ളപ്രവാചകന്മാർ വ്യാജം പറയുകയും ദൈവത്തിന്റെ സത്യത്തെ അവർ നിഷേധിക്കുകയും ചെയ്യുന്നു. ഓ യഹൂദയുടെ സിംഹമേ, ഗർജിക്കുക. നിന്റെ പ്രവാചകന്മാർ അലറട്ടെ. ദൈവം അരളി ചെയ്യുമ്പോൾ ആർ പ്രവചിക്കാതിരിക്കും? ഇത് ദൈവത്തിന്റെ വചനം ബൈബിളിൽ നിന്നും കടന്നുവന്ന് പ്രവാചകന്മാരിൽ കൂടെ നീങ്ങിയാണ്. അവന് മിണ്ടാതിരിക്കാൻ എങ്ങനെ കഴിയും? അവൻ അങ്ങനെ ചെയ്താൽ അവൻ തുണ്ടം തുണ്ടമായി പൊട്ടിത്തെറിക്കും. ഓ ദൈവമേ, നിന്റെ പ്രവാചകന്മാർ അലറട്ടെ. കർത്താവേ, ദൈവമേ, നിന്റെ സന്ദേശത്തെ ഗർജിച്ചിട്ട് നിന്റെ രാജ്യത്തിലെ സകല ജീവികളും അതിന് ചെവി കൊടുക്കട്ടെ. അവർ നിൽക്കട്ടെ. സ്ത്രീകൾ നിന്നിട്ട് അവരുടെ തന്നെ വഴികളെ പരിശോധിക്കട്ടെ. പുരുഷന്മാർ നിന്നിട്ട് അവരെ തന്നെ പരിശോധിച്ചു നോക്കട്ടെ. ഈ ടേപ്പ് കേൾക്കുന്ന ഓരോ പ്രാസംഗികരും നിന്ന് അവരെ തന്നെ പരിശോധിക്കട്ടെ. കാരണം യഹൂദ ഗോത്രത്തിന്റെ സിംഹം അലറുന്നു. സത്യവചനം പ്രവാചകന്മാരുടെ അടുക്കൽ എത്തുന്നു. അവർ കൽപ്പിക്കുകയും അരളുകയും ചെയ്യുന്നു. ഇതത്രയും താമസിച്ചു പോകുന്നതിനു മുമ്പ് മാനസാന്തരപ്പെട്ട് തിരികെ വരിക. ദൈവമേ, ഈ ടേപ്പിലെ സന്ദേശത്തെ ഈ ദൃശ്യമായ ശ്രോതാക്കൾക്ക് ഇന്ന് രാവിലെ ഞാൻ സമർപ്പിക്കുന്നു. നീ ഇതനുവദിക്കുകയും എല്ലാ ദൈവപുത്രന്മാരെയും പുത്രിമാരെയും ഈ ടേപ്പ് അവരെപ്പോൾ കേട്ടിരുന്നാലും അല്ലെങ്കിൽ ഈ ശബ്ദത്തിനടിയിലായിരുന്നാലും ഇനിയും താമസിച്ചു പോകാതെ തിരികെ മാനസാന്തരത്തിനായി നീ അവരെ വിളിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവെ, ഞാൻ വിശ്വസിക്കുന്നു, നീ ആമോസിനെ ഇവിടെ അയക്കുകയാണെങ്കിൽ അവൻ ഇതേ കാര്യം തന്നെ പറയും. എന്നാൽ അവൻ കർത്താവിന്റെ പ്രവാചകനാണെങ്കിൽ അവൻ വചനത്താൽ അയക്കപ്പെട്ടവനായിരിക്കും. വചനത്താലും വചനത്തോടും കൂടെ അവനെ അയച്ചിട്ട് അവൻ വചനമാകുന്നു. ഇപ്പോൾ കർത്താവെ, അത് നടക്കാനിടയാക്കണമേ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ.